بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين وعلى آله الطيبين الطاهرين ومن تبعهم بإحسان إلى يوم الدين أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا معالم في طريق طلب العلم معالم معلم جمع معالم معالم في طريق طلب العلم علم അന്വേഷിക്കുന്ന വഴിയിലുള്ള മആലിം വഴിയടയാളങ്ങൾ എന്ന് പറയില്ലേ മെയിൽ സ്റ്റോൺസ് ഫി മആലിമുൻ ഫി തരീഖി തലബിൽ ഇൽം ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സദ്ഹാൻ തലബിൽ ഇൽം ഷെയ്ഖ് സദഹാന്റെ പുസ്തകം അബ്ദുൽ അസീസ് ബിൻ മുഹമ്മദ് ബിൻ അബ്ദുല്ല സദഹാൻ ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സദ്ഹാൻ ഈ ഗ്രന്ഥം വലുതാണ് ഒരൊറ്റ അധ്യായം മാത്രമേ വായിക്കൂ ഫളീലത്ത് ഷെയ്ഖ് അബ്ദുല്ലാ ബിൻ അബ്ദുറഹ്മാൻ അൽ ജബ്രീൻ ആണ് ഈ പുസ്തകത്തിന് ആമുഖം എഴുതിയിട്ടുള്ളത് ഷെയ്ഖ് ജബ്രീന്റെ തഖദീം ഷെയ്ഖ് സദ്ഹാൻ അസ്സദ്ഹാൻ ദാല് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഫൈനൽ ഇൻസാനു ലയൻശറിഹു സദറ വയത്തുമഇന്നു ഖൽബ ഒരു മനുഷ്യൻ അയാളുടെ ഹൃദയത്തിന് ആശ്വാസവും സന്തോഷവും നൽകുന്ന കാര്യം ഇദാ റഅ തുല്ലാബൽ ഇൽമി ഫീ ഹലഖാത്തിൽ ഇൽമി ഇൽമ് പഠിക്കാൻ വരുന്ന ആളുകളെ ഇതുപോലെ ഇൽമിന്റെ സദസ്സിൽ കാണുന്ന സമയത്ത് വളരെ സന്തോഷമുണ്ടാകും മനസ്സിനൊരു ആശ്വാസം കിട്ടും വഹും ഖത്തറക്കു ലദ്ദത്തന്നവും വഹജറുൽ ഫിറാഷ് ഫി വഖത്തിൻ യഹജഉ നാസുഫി അവരെ ജീവിതത്തിൽ ഉറക്കം കുറവുള്ളവരാണ് ഉറക്കത്തിന്റെ ആസ്വാദനം കുറവാണ് അവരെ വിരിപ്പുകളൊക്കെ വിട്ട് ജനങ്ങളെ കടന്നുറങ്ങുന്ന സമയത്ത് അതൊക്കെ ഒഴിവാക്കിയിട്ട് അവർ പഠിക്കാനിരിക്കുകയാണ് വത്തറക്കു സായിർ അൽ മലദാത് എല്ലാ ആസ്വാദനങ്ങളും അവരെന്ത് ചെയ്തു വേണ്ടെന്ന് വെച്ചു ദുനിയാവിന്റെ ഒരുപാട് ആസ്വാദനങ്ങൾ വേണ്ട എന്ന് വെച്ചിട്ടാണ് ആളുകൾ ഇൽമിനു വേണ്ടി കൂടിയിരിക്കുന്നത് അതേപോലെ ആസറു അംറൻ യർജൂന ബിഹി നജാത്ത് ഫി ദുനിയ വൽ ബർസഖ് വൽ ആഖിറ ദുനിയാവിലും ബർസഖിലും ആഖിറത്തിലും മോചനം കിട്ടുന്ന കാര്യം ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ പഠിക്കാനിരിക്കുന്നത് പഠിക്കുന്ന ആളുകളെ ഇസ്ലാം അങ്ങേയറ്റം പ്രശംസിച്ചിട്ടുണ്ട് ധാരാളം പ്രശംസകളുണ്ട് അതെല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ വാചകമാണ് സൂറത്തു ഫാത്തിർ 28-ാമത്തെ ആയത്തിൽ കാണുന്നത് ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമ അല്ലാഹുവെ ഭയപ്പെടുന്നത് അവന്റെ അടിയാറുകളിൽ അറിവുള്ളവർ മാത്രമാണ് അപ്പൊ അറിവില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ കുറിച്ച് ഭയം ഇല്ലാതിരിക്കുക എന്നതിന്റെ അർത്ഥം അള്ളാഹുവിനെ കുറിച്ച് ഭയമില്ലാതിരുന്നാൽ പിന്നെ പരലോക മോക്ഷത്തെപ്പറ്റി ചിന്തിക്കേണ്ടതില്ല, നരകമോചനത്തെപ്പറ്റി അയാൾ ആലോചിക്കേണ്ടതില്ല. അപ്പൊ നരകമോചനത്തിന്റെ അടിസ്ഥാനം അറിവാണ്, ശരിയായ അറിവ്, മതവിജ്ഞാനം. ഇന്നമാ യഹ്സല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമ, സൂറത്തു ഫാത്തിർ 28-ാമത്തെ ആയത്ത്. ഈ ആയത്തിൽ വഹസൽ ഉലമാ ബിൽ ഖശിയ, ആലിമുകൾക്ക് മാത്രമാണ് ഖശിയത്തുണ്ടാവുക എന്ന് പറഞ്ഞിരിക്കുന്നു. ഇൽമില്ലാതെ ഖശിയത്തുണ്ടാവുന്ന വെറുതെ വിചാരിക്കും. ഞങ്ങൾ കൂടുതൽ പഠിച്ചിട്ടില്ലെങ്കിലും അള്ളാൻ നല്ല പേടിയാന്ന് പറയും, വെറുതെ പറയാണ്. പഠിക്കാത്ത ആൾക്ക് അള്ളാഹാനെ പേടിക്കാൻ കഴിയില്ല, അത് അയാളെ ജീവിതം പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പൊ അതാണ് പറഞ്ഞത്, കാരണം ലി അന്നഹും അഅറഫുൻ നാസ് ബില്ല, അറിവുള്ളവർക്കാണ് അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും നന്നായി മനസ്സിലാക്കാൻ കഴിയുക. വക്കുല്ലമാ കാന അൽഅബ്ദു ബിറബ്ബിഹി അഅറഫ് കാന ലഹു അർജാ വമിൻഹു അഖ്വഫ്, അള്ളാഹുവിനെ പറ്റി എത്ര കൂടുതൽ അറിയുന്നോ അത്രയും നമുക്ക് റജാ ഉണ്ടാവും, സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ ഉണ്ടാവും. അള്ളാഹുവിനെ കുറിച്ച് എത്രമാത്രം നമ്മൾ അറിയുന്നുവോ അത്രയും നമുക്ക് അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് പേടിയുണ്ടാവും, നരകത്തെക്കുറിച്ച് ഭയപ്പാടുണ്ടാവും. അതാണ് ഖശിയത്തിന്റെ ആധാരം, ഇൽമാണ്. അള്ളാഹുവെ ഭയപ്പെടുക എന്നുള്ളതിന്റെ അടിസ്ഥാനം അറിവ് നേടലാണ്. അടുത്ത വാചകത്തിൽ ശൈഖ് പറയുന്നത്, ഫൽ ഇൽമു സബബുൻ ലിമർളാത്തില്ലാഹി തആല, അറിവ് അള്ളാഹുവിന്റെ തൃപ്തി നേടാനുള്ള ഒരു കാരണമാണ്, ഒരു നിമിത്തമാണ്. അറിവുണ്ടെങ്കിലാണ് അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുക, അറിവില്ലാത്തവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. വസബബുൽ ഹയാത്തി ത്വയ്യിബ ഫി ദുനിയാ വൽ ഹയാത്തിൽ ബർസഖിയ വഫിൽ ഹയാത്തിൽ ഉഖ്ര, ഐഹിക ജീവിതമാകട്ടെ ബർസഖ് ജീവിതമാകട്ടെ പാരത്രിക ജീവിതമാകട്ടെ എല്ലാം അവിടെയെല്ലാം നമുക്ക് ഏറ്റവും നല്ല ജീവിതം നൽകുന്നത്, വിശിഷ്ടമായ ജീവിതം തരുന്നത് അറിവാണ്. അറിവുള്ള ആളുകൾക്ക് ദുനിയാവിൽ നന്നായി ജീവിക്കാൻ പറ്റുള്ളൂ, അവരുടെ ബർസഖിയായ ജീവിതം നന്നാവുള്ളൂ, മഹ്ഷറിലും അതിനുശേഷവുമൊക്കെ അവർക്ക് ജീവിതം നന്നാണെങ്കിൽ എന്ത് വേണം? അറിവ് വേണം. മൂന്നാമത്തെ കാര്യം ശൈഖ് പറയുന്നത്, വൽഇൽമു സബബുൻ ലിതഖ്വീമി സുലൂകി വതഹ്ദീബിൻ നുഫൂസ്, നമ്മുടെ സ്വഭാവം ശരിപ്പെടുത്താനും മനസ്സുകൾ ശുദ്ധീകരിക്കാനുമുള്ള ആധാരവും അറിവാണ്. നമ്മുടെ സ്വഭാവം നന്നാകാൻ, സംസ്കാരം നന്നാകാൻ എന്ത് വേണം? ശരിയായ അറിവ് നേടണം. വഹുവ സബബുൻ ലിമൻ അഖ്ലസ നിയ്യത ഫി തലബിഹി വ തത്വബീഖി, അറിവ് അന്വേഷിക്കുകയും അത് അതിന്റെ കൃത്യമായ നിലപാടോടുകൂടി സ്വായത്തമാക്കുകയും ചെയ്യാൻ നല്ല നിയ്യത്ത് ഇഖ്ലാസായിരിക്കി വെക്കുന്ന ആളുകൾക്ക് ആ ഇഖ്ലാസ് നിയ്യത്തോടുകൂടിയുള്ള അറിവ് അവരുടെ മനസ്സുകളെ ശുദ്ധീകരിക്കും, അവരുടെ സ്വഭാവത്തെ സംസ്കരിക്കും. അതിൽ നജാത്തി മിന ശുറൂർ, തിന്മകളിൽ നിന്ന് അവർക്ക് സംരക്ഷണം, മോചനം നൽകും. പലതരത്തിലുണ്ട് തിന്മകൾ, എല്ലാ ഇനം തിന്മകളിൽ നിന്നും അവർക്ക് എന്ത് കിട്ടും? മോചനം കിട്ടും, അറിവ്. വൈന്ദമായി ഇജ്തമിഉൽ അഹിബത്തു ലി അൻഹല്ലു മിൻ ബഅദി അഹിബത്തിഹിം യതഅല്ലമൂന വയുഅല്ലിമൂൻ ഫൈന ഹാദാ യുഅദ്ദു ഖുർബത്തു മിൻ അഅളമിൽ ഖുർബാത്ത്, പുണ്യപ്രവർത്തനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പുണ്യപ്രവർത്തനമായിട്ട് കണക്കാക്കുന്നത് തന്നെ പൂർവികരെല്ലാം പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അറിവ് ചോദിക്കലും അറിവ് കൊടുക്കലുമാണ്. ഏറ്റവും വലിയ പുണ്യപ്രവർത്തനമായി കണക്ക് കൂട്ടുന്ന ഒരു പ്രവർത്തനമാണെന്ത്? നമ്മൾ അറിവുള്ള ഒരുമിച്ചിരിക്കുക, അറിവുള്ള ആളുകളോട് അറിവില്ലാത്തവരെന്തെയ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വക്കാന സലഫുന യുഷദ്ദൂന റിഹാല മത്തിയിഹിം തലബൻ ലിൽ ഇൽമി, നമ്മുടെ പൂർവികരെ പരിശോധിച്ചാൽ അവരുടെ ഇൽമ അന്വേഷിച്ച് ദീർഘദൂരം സഞ്ചരിച്ചത് കാണാൻ സാധിക്കും. എവിടെയാണോ അറിവുള്ളത്, നമ്മുടെ നാട്ടിലൊന്നും വേണ്ടത്ര അറിവ് നേടാൻ സാധ്യതയില്ലെങ്കിൽ അത് സാധ്യതയുള്ള നാട് വരെ കാതങ്ങൾ താണ്ടി പോയതാണ് നമ്മുടെ പൂർവികരുടെ ചരിത്രം. ധാരാളം വക്കസീറും മിന്നാ ഖദ് ഖറഅ ഔ സമിയ മാ ഖാമ ബിഹിൽ മുഹദ്ദിസൂന മിൻ ഹിലാത്തിഹിം അത്തവീല അല്ലത്തി ലൗല ലിസ്നാദ് ലഖാല മൻ ഷാ മാ ഷാ, അതായത് നമുക്ക് ലഭ്യമായ മിക്ക ഹദീസുകളും, ഇപ്പോൾ ഒരു ഹദീസായിരിക്കും, ആ ഒരു ഹദീസ് നമ്മിലേക്ക് എത്താൻ ഒരുപാട് അധ്വാനം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ഹദീസ് നമുക്ക് റിപ്പോർട്ട് ചെയ്തു തരുന്ന ആൾ അത് കിട്ടാൻ വേണ്ടി വളരെ വലിയ യാത്രകൾ പോലും നടത്തിയതാണ് പഴയകാല ചരിത്രം പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ഉദാഹരണം, ഫഹാദ ശുഅബ റഹിമഹുല്ലാ യർഹലു ശഹ്റൻ കാമിലൻ ഫി തലബി ഹദീസിൻ സമിഅഹു മിൻ തരീഖിൻ ലയമുറു അലൈഹി, അദ്ദേഹത്തിന് ഒരിക്കൽ ഒരു വഴിയിലൂടെയും കിട്ടാത്ത ഒരു ഹദീസിനെ പറ്റി മനസ്സിലാക്കി, ആ ഹദീസിന്റെ സ്രോതസ്സിൽ എത്തിച്ചേരാൻ അദ്ദേഹത്തിന് ഒരു മാസം യാത്ര ചെയ്യേണ്ടി വന്നു. ഒരൊറ്റ ഹദീസ്, ഒരു ഹദീസ് നേടാൻ വേണ്ടി ശുഅബ റഹിമഹുല്ലാ ഒരു മാസക്കാലം യാത്ര ചെയ്തു. അതേപോലെ വദാഖ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു ശുഅബക്ക് പ്രചോദനമായത് സ്വഹാബിയായ ജാബിർ റളിയല്ലാഹു അദ്ദേഹം സ്വഹാബി അഫ്ളമിൻ അദ്ദേഹം ഏറ്റവും ഉത്കൃഷ്ടനായ ഒരു സ്വഹാബിയാണ്. ശുഅബയേക്കാൾ മുന്നിൽ ശുഅബ താബി പിൽക്കാലക്കാരനാണ്, താബിങ്ങൾക്കും ശേഷമുള്ള പണ്ഡിതനാണ്. അപ്പൊ അദ്ദേഹത്തെക്കാൾ ഉയർന്ന ആളാണ് ആര്? ജാബിർ ബിൻ അബ്ദുല്ലാഹ്. അപ്പൊ ശുഅബയുടെ കാര്യം അത്ഭുതം പെടാനില്ല. ജാബിർ റളിയല്ലാഹു വിവരിക്കുന്നു, യഖൂലു ബലഗനി അൻ റജുലിൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് ഒരു ആളെ കുറിച്ചൊരു വിവരം കിട്ടി. അയാൾക്ക് എന്താണ്? അയാളുടെ കയ്യിൽ ഹദീസ്, ഒരു ഹദീസ് ഉണ്ട്. സമീഅഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹദീസ് അദ്ദേഹം റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് കേട്ടതാണ്. ലം അസ്മഉഹു മിൻഹു, ഞാനത് റസൂലിൽ നിന്ന് കേട്ടിട്ടില്ല. എനിക്ക് റസൂൽ ജീവിച്ചിരുന്ന കാലത്ത് അത് കേൾക്കാൻ അവസരം ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരാളുടെ കയ്യിൽ റസൂലുള്ളാഹിയിൽ നിന്ന് എനിക്ക് കിട്ടാത്തൊരു അറിവുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഫബത്തഴുത്തു ബാഹിറൻ, ഞാനൊരു ഒട്ടകത്തെ വില കൊടുത്ത് വാങ്ങി. ഫ ശതത്തു അലൈഹി, ഞാനതിൽ വസ്തുക്കളൊക്കെ വെച്ച് കെട്ടി. രഹിൽ എന്റെ യാത്രാ സൗകര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? യാത്രാവാഹനം എടുത്ത അതിന്റെ മുകളിൽ വെച്ച് കെട്ടി. ശതത്തു എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധ തന്നെ കിട്ടുക. വാഹനത്തിന് അതിന്റെ ഇരിക്കാനുള്ള കൂടാരവും മറ്റു സംഗതികളൊക്കെ എന്ത് ചെയ്തു? അദ്ദേഹം ഒരുക്കി. എന്നിട്ട് ഫസിർത്തു ഇലൈഹി ഷഹ്റൻ, അദ്ദേഹത്തിന്റെ അരികിലെത്താൻ എനിക്ക് ഒരു മാസം യാത്ര ചെയ്യേണ്ടി വന്നു. ഹത്ത അതൈത്തു ഷാം, ഒരു മാസം യാത്ര ചെയ്ത് ഷാമിലെത്തി. അവിടെ എത്തിയപ്പോൾ ആരാണ് ആള്? ഫൈദൻ ഹു അബ്ദുല്ലാഹ് ബിൻ ഉനൈസ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹമാണ് അവിടെ ഉള്ളത്. അദ്ദേഹത്തിന്റെ അരികിലാണ് ഈ അറിവുള്ളത്. അങ്ങനെ ഖാല ഫ അർസൽതു ഇലൈഹി, ഞാൻ അവിടെ ചെന്ന് അദ്ദേഹത്തിനടുത്ത് ആളയച്ചു. വീട്ടിൽ വൃത്യന്മാരെന്ത് ചെയ്തു? അകത്തേക്ക് പറഞ്ഞയച്ചു. അന്ന ജാബിറൻ അലൽബാബ്, ജാബിർ ബിൻ അബ്ദുല്ലാഹ് റദാൻ പുറത്തു വന്നിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി, വാതിൽക്കൽ ഉണ്ടെന്ന് പറയാൻ ആളയച്ചു. അങ്ങനെ കാല അദ്ദേഹം പറയാണ്, ഫറജ ഇലയ്യ റസൂൽ, ഞാൻ പറഞ്ഞയച്ച ആൾ തിരിച്ചു വന്നു. ഫഖാല, ചോദിച്ചു, ജാബിർ ബിൻ അബ്ദുല്ലാഹ്, നിങ്ങൾ അബ്ദുള്ളയുടെ മകൻ ജാബിറാണോ? ഫഖുൽത്തുനാം, അതെ. പിന്നെ അദ്ദേഹം ഫറജ റസൂൽ ഇലൈഹി ഫഖറജ ഇലയ്യ ഫഅതനഖനി വഅതനഖതുഹു ഖാല ഖുൽതു ഹദീസ്. അങ്ങനെ അദ്ദേഹം തിരിച്ചുപോയി, റസൂൽ തിരിച്ചുപോയി ആ വിവരം പറഞ്ഞപ്പോൾ അദ്ദേഹം പുറത്തിറങ്ങി വന്നു. ആര്? അബ്ദുല്ലാഹി ബിൻ ഉനൈസ് അൽ അൻസാരി. അദ്ദേഹം ഫഖറജ ഇലയ്യ, എന്റെ അരികിലേക്ക് ഇറങ്ങി വന്നു. ഫഅതനഖനി, എന്നെ ആശ്ലേഷിച്ചു. വഅതനഖതുഹു, ഞാൻ അദ്ദേഹത്തെയും ആലിംഗനം ചെയ്തു. അങ്ങനെ പരസ്പരം ആശ്ലേഷിച്ചു. അതിനുശേഷം ഖുൽതു, ഞാൻ പറഞ്ഞു, ഹദീസും ബല്ലഗനി അന്നക സമയത്തുഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മളാലിം, മളലമിന്റെ വിഷയത്തിൽ, അനീതിയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യം നിങ്ങൾക്കറിയാം, എനിക്കത് കിട്ടിയിട്ടില്ല, അത് കേട്ടിട്ട് ഞാൻ വന്നതാണെന്ന് പറഞ്ഞു. ലം അസ്മഹു ഫഹശീതു അൻ അമൂത ഔ തമൂത ഖബ്ല അൻ അസ്മഹു, ഞാനിപ്പോ തന്നെ വരാനുള്ള കാരണം ആ ഇൽമ് നേടുന്നതിന് മുമ്പ് ഞാൻ മരിച്ചുപോകും, ചിലപ്പോൾ ആ എനിക്ക് ഇൽമ് തരുന്നതിന് മുമ്പ് നിങ്ങൾ മരണപ്പെട്ടു പോകും. അപ്പൊ നിങ്ങളോ ഞാനോ മരിക്കുന്നതിന് മുമ്പ് ആ അറിവ് കിട്ടണം എന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദൂരം യാത്ര ചെയ്തു വന്നത് എന്ന് പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു? പറഞ്ഞതായി ഇമാം ഖത്തീബ് അൽ ബഗ്ദാദി അദ്ദേഹത്തിന്റെ റിഹ്ലത്തു ഫീ തലബിൽ ഹദീസ് എന്ന കൃതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ മുഴുവൻ ഞാൻ വായിക്കുന്നില്ല, പല സംഭവങ്ങളും ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു, കുല്ലു മാ കാന ഫിൽ ഖുർആനി മിൻ മദ്ഹൻ ലിൽ അബ്ദി ഫഹുവ മിൻ സമറത്തിൽ ഇൽം. ഖുർആനിൽ ഒരടിമയുടെ മദ്ഹ് എവിടെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അയാളുടെ ഇൽമിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരാളെ ഖുർആൻ പ്രശംസിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രശംസിക്കപ്പെട്ടയാൾ അറിവുള്ള ആളായിരിക്കും. അറിവില്ലാത്ത ഒരാളെയും ഖുർആൻ ചെയ്തിട്ടില്ല, പ്രശംസിച്ചിട്ടില്ല. വഖുല്ലു മാ കാന ഫീഹി മിൻ ദമ്മിൽ അബ്ദി ഫഹുവ മിൻ സമറത്തിൽ ജഹലി. ഖുർആൻ ആരെ ആക്ഷേപിച്ചിട്ടുണ്ടോ അയാൾ ആക്ഷേപിച്ചത് അയാളുടെ ജഹലിന്റെ പേരിലായിരിക്കും. നേടേണ്ട അറിവ് നേടാത്തതിന്റെ പേരിലായിരിക്കും അള്ളാഹു എന്ത് ചെയ്യുക, ഒരാളെ ആക്ഷേപിക്കുക എന്ന് പിന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു. ഇനി ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു താബിയാണ്, അദ്ദേഹം പറഞ്ഞു, അൽ ഇൽമു ഹുവൽ ഖശ്യ, ഇൽമ് എന്ന് പറഞ്ഞാൽ തന്നെ ഭക്തിയാണ്. അള്ളാഹുവെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ അതെന്താ ശരിക്കും? ഇൽമാണ്. ഇൽമിനെ മാറ്റി നിർത്തി ഖശ്യത്തില്ല. പേടി എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിൽ മാത്രം വരുന്നൊരു വികാരമല്ല, അത് ശരിക്കും ചിന്താശേഷിയിലൂടെ ഉണ്ടാകുന്നു. ശരിക്കും കാര്യങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് നരകം സത്യമാണ് സ്വർഗം സത്യമാണ് എന്ന് മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ മഹത്വങ്ങളും വലുപ്പവും എല്ലാം ഉൾക്കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന വികാരമാണെന്ത്? ഹശിയത്ത്. അപ്പോൾ ഇൽമാണ് ഹശിയത്ത്. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവാണ്. അറിവാണ് ഭക്തി എന്ന് ഹസൻ റളിയല്ലാഹു പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അള്ളാഹു ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ആരാണ്? അറിവുള്ള ആളുകളാണ്. ധാരാളം ഹദീസുകൾ അറിവിന്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ പല ക്ലാസ്സുകളും കേട്ടിട്ട് നമ്മുടെ ഈ ദൗറകളൊക്കെ തുടങ്ങുമ്പോൾ ഇവിടെയും അത് പരാമർശിച്ചിട്ടുണ്ടാവും. ഈ ഹദീസുകളെല്ലാം പരമാവധി ജമ്മ ചെയ്തുകൊണ്ടുള്ളൊരു ഹദീസ് ഇമാം അഹമ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സലക ത്വരീഖൻ യതുലുബു ഫീഹി ഇൽമൻ സലകല്ലാഹു ബിഹി ത്വരീഖൻ മിൻ തുറുഖിൽ ജന്ന. ഇൽമ് അന്വേഷിച്ചുകൊണ്ട്, മതവിജ്ഞാനം അന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ പ്രവേശിച്ചാൽ, ഒരു യാത്ര പുറപ്പെട്ടാൽ, അല്ലെങ്കിൽ ഒരിടത്തേക്ക് തുനിഞ്ഞിറങ്ങിയാൽ, അയാൾ പ്രവേശിച്ചത് എവിടെയാണ്? സലകല്ലാഹു ബിഹി ത്വരീഖൻ മിൻ തുറുഖിൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴികളിൽ ഒരു വഴിയിൽ അദ്ദേഹത്തെ അള്ള പ്രവേശിപ്പിച്ചു. വഇന്നൽ മലായികത ലതലഉ അജ്നിഹതഹ, മലക്കുകൾ അവരുടെ ചിറകുകൾ താഴ്ത്തിവെക്കും. മജ്ലിസുൽ ഇൽമിൽ മലക്കുകൾ ഉണ്ടാവും, സന്നിഹിതരായിരിക്കും, മലക്കുകൾ ഇറങ്ങും. ആ മലക്കുകളുടെ ചിറകുകൾ അവരെന്ത് ചെയ്യും? താഴ്ത്തിവെക്കും. എന്തിനാണ് അവർ താഴ്ത്തിവെച്ചത്? റിളൻ അജ്നിഹതഹ ലിത്വാലിബിൽ ഇൽം, താലിബിൽ ഇൽമിന് വേണ്ടി ഇങ്ങനെ ചിറക് വിരിച്ചു കൊടുക്കും. ഇൽമ് പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടി ചിറക് താഴ്ത്തി വിരിച്ചു കൊടുക്കും. റിളം ബിമാ യസ്നൽ, അവർ പ്രവർത്തിക്കുന്ന വിഷയത്തോടുള്ള ഇഷ്ടം കൊണ്ട്. നമ്മൾ ഇൽമ് നേടുന്ന വിഷയത്തോടുള്ള ഇഷ്ടം കൊണ്ട് നമുക്ക് മീതെ ചിറക് വിരിക്കുകയാണ് ആര്? അള്ളാഹുവിന്റെ ഇത്തരം സദസ്സുകളിൽ ഹാജരാകാൻ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള സയ്യാഹുകളായ മലക്കുകൾ. വഇന്നൽ ആലിമ ലയസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി. ഒരു ആലിം, അറിവ് നേടിയവൻ, അയാൾക്കു വേണ്ടി ആകാശങ്ങളിലുള്ള അഖിലരും ഭൂമിയിലുള്ള അഖിലരും പാപമോചനം തേടിക്കൊണ്ടിരിക്കും. അള്ളാഹു മഗ്ഫിർ ലഹു, അള്ളാഹു അയാൾക്ക് മാപ്പ് കൊടുക്കണമെന്ന്. നമ്മൾ ഓരോ പോയിന്റ് പഠിക്കുമ്പോഴും ആ വിജ്ഞാനത്തിനനുസരിച്ച് അവർക്ക് മാപ്പ് കൊടുക്കണമേ എന്ന് എന്ത് ചെയ്യും? ആകാശത്തുള്ള മലക്കുകളൊക്കെ ദുആ ചെയ്യും, സകല ജീവജാലങ്ങളും ദുആ ചെയ്യും. എത്രത്തോളം? വൽഹീതാനു ഫീ ജൗഫിൽ മാ, സമുദ്രാന്തർഭാഗങ്ങളിലുള്ള മത്സ്യങ്ങൾ വരെ, വെള്ളത്തിന്റെ ഉള്ളിലുള്ള മത്സ്യങ്ങൾ വരെ എന്ത് ചെയ്യും? അവനുവേണ്ടി ദുആ ചെയ്യും, പാപമോചനം തേടിക്കൊണ്ടിരിക്കും. വഇന്ന ഫളൽ ആലിമി അലൽ ആബിദി കഫളിൽ ഖമരി ലൈലത്തൽ ബദരി. ആബിദിനേക്കാൾ ആലിമിനുള്ള പോരിശ പൗർണമി നാളിലെ ചന്ദ്രന്റെ പോരിശയാണ്. എല്ലാ ദിവസവും നിലാവുണ്ട്, പൗർണമി ദിവസം എന്താണ്? അത് ഏറ്റവും പൂർണ്ണതയിലാണുള്ളത്. അതേപോലെ ഇബാദത്തെടുക്കുന്നുണ്ട്, ഇബാദത്തെടുക്കുന്ന ആൾക്ക് ഇൽമു കൂടിയുള്ള ആളാണെങ്കിലോ അയാൾക്കുള്ള പ്രത്യേകത എന്താണ്? പൗർണമി നാളിലെ ചന്ദ്രനെ പോലെയാണ്. വെറും ഇബാദത്ത് മാത്രമല്ല, ഇൽമു കുറവാണെങ്കിലോ അയാളെ സംബന്ധിച്ചിടത്തോളം മറ്റു ദിവസങ്ങളിലെ ചന്ദ്രനെ പോലെയാണ് എന്നർത്ഥം. അതാ സായിരുൽ കവാകിബ്, മറ്റു ഗോളങ്ങളെ അപേക്ഷിച്ച് പൂർണ്ണ ചന്ദ്രനെ പോലെയാണ് ആബിദുകളെ അപേക്ഷിച്ച് ആലിം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വൈനൽ ഉലമാ വറസത്തുൽ അംബിയ, ആലിമുകൾ അംബിയാക്കളുടെ അനന്തരഗാമികളാണ്. വഇന്നൽ അംബിയ അലം യുവറിസു ദീനാറൻ വലാ ദിർഹമൻ, അംബിയാക്കൾ ആലിമുകൾക്ക് ദീനാറുകളോ ദിർഹമുകളോ അല്ല അനന്തരം നൽകിയത്. ഇന്നമാ വറസുൽ ഇൽമ, അവർ ഇൽമാണ് അനന്തരം നൽകിയത്. അപ്പോൾ ഇൽമിൽ നിന്ന് ഓരോ മുത്ത് നമ്മൾ എടുക്കുമ്പോഴും അത് പ്രവാചകന്റെ അനന്തര സ്വത്താണ് നമ്മൾ കിട്ടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തര സ്വത്ത് കിട്ടുന്നതിനേക്കാൾ വേറെ എന്ത് വലിയ സ്വത്താണ് അടുത്തുള്ളത്? അപ്പൊ എന്താണ് നമുക്ക് കിട്ടുന്ന ഓരോ സ്വത്ത്? ഓരോ വിഷയം പഠിക്കുമ്പോഴും നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള അനന്തര സ്വത്ത് ലഭിച്ചുകൊണ്ടിരിക്കുക. ഫമൻ അഖദഹു അഖദ ബിഹല്ലിൻ വാഫർ, അതാരെടുത്താലും അവൻ തികഞ്ഞ ഒരു ഓഹരി കൈവശപ്പെടുത്തി. പൂർണ്ണമായ ഒരു ഓഹരി കിട്ടുന്ന ആർക്കാണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓഹരി കിട്ടുന്ന ആൾക്കാണ്. റസൂലുള്ളാഹിന്റെ ഓഹരി എവിടെയാണ് ഉള്ളത്? അത് ഇൽമിലാണുള്ളത്. ഇതെല്ലാം ഇമാം അഹമ്മദ് ധരിച്ച ഈ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. സ്വഹീൽ ജാമിയിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി ഷെയ്ഖുൽ ഇസ്ലാമിന്റെ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹിയുടെ മറ്റൊരു വാചകം കൊടുത്തു. വലൗ ലം യകുൻ ഫിൽ ഇൽമി ഇല്ല ഖുർബ മിൻ റബ്ബിൽ ആലമീൻ വൽ ഇൽതിഹാഖ ബി ആലമിൽ മലായിക വസുഹ്ബത്തിൽ മലഇൽ ആലാ ലകഫാ ബിഹി ശറഫൻ വ ഫളല. ഒരാൾ ഇൽമ് നേടുക വഴി റബ്ബുൽ ആലമീനോട് സാമീപ്യം, മലക്കുകളുടെ ലോകത്ത് എത്താനുള്ള സാഹചര്യം, ഉന്നത ലോകത്തുള്ള സഹവാസം, ഇത് മാത്രമാണ്. ഇതല്ലാതെ മറ്റൊന്നും അവന് കിട്ടുന്നില്ലെങ്കിൽ പോലും അത് മതിയായിരുന്നു. പക്ഷെ അള്ളാഹ് അത് മാത്രമല്ല കൊടുക്കുക. ഫക്കൈ ഫവൈസു ദുനിയാ വല്ലാഹിറ മുനവ്വിത്തും ബിഹി, അതിനോട് ചേർത്ത് അള്ളാഹ് എന്തെല്ലാം കൊടുക്കും? ദുനിയാവിലും ആഹിറത്തിനും അവന് ഇസ്സത്ത് കൊടുക്കും. ഇഖ്ലാസോടുകൂടി ഇൽമ നേടുന്ന ഒരാൾക്ക് അല്ല എന്ത് ചെയ്യും? അള്ളാഹുവിന്റെ അരികിലേക്കുള്ള ഒരു അടുപ്പം, മലക്കുകളുടെ അരികിലുള്ള സ്ഥാനം മാത്രം കൊടുത്താൽ അത് തന്നെ മതിയാകുമായിരുന്നു. അതിനു പുറമെ ഐഹിക ജീവിതത്തിലും പാരത്രിക ജീവിതത്തിലും അള്ളാഹു അവനെന്ത് കൊടുക്കും? ഇസ്സത്ത് കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയും. അപ്പൊ എത്ര വലുതാണ് അത്, എത്രമാത്രം ഗാംഭീര്യമുള്ള ഒരു സംഗതിയാണ് ഇൽമ് അന്വേഷിക്കുക എന്നുള്ളത്. ഇനി ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പഠിക്കേണ്ട കാര്യങ്ങൾ പലതാണ്. ആദ്യം നമ്മൾ ഉസൂലുകൾ പഠിക്കണം, എല്ലാ വിഷയങ്ങളും അഖീദ അതിന്റെ ഉസൂലുകൾ പഠിക്കണം. അതേപോലെ തന്നെ ഹദീസ് പഠിക്കണം, അതിന്റെ ഉസൂലുകൾ പഠിക്കണം. ഫിഖ് പഠിക്കണം, അതിന്റെ ഉസൂല് പഠിക്കണം. വ്യവഹാരങ്ങൾ പഠിക്കണം, സ്വഭാവങ്ങൾ പഠിക്കണം. നമുക്ക് സ്വർഗം ഉറപ്പുവരുത്താൻ, നരകത്തിൽ പെടാതിരിക്കാൻ, നരകത്തിന്റെ ഒരു സ്പർശം പോലും ഏൽക്കാതിരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. പൂർവികർ പറഞ്ഞ പോലെ പഠിക്കാനുള്ള കാര്യങ്ങൾ എത്രയെങ്കിലുമുണ്ട്. പഠിച്ചപ്പോൾ കുറച്ച് ദിവസം നമ്മൾ പഠിക്കാൻ വേണ്ടി രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പത്തോ കൊല്ലം നീക്കി വെച്ചാൽ, വേറൊന്നും ചെയ്യാൻ നീക്കി വെച്ചാൽ തീർന്നതല്ല നമുക്ക് പഠിക്കാനുള്ള വിഷയം. അത്രയും പഠിക്കാനുണ്ട്, പക്ഷെ നമുക്ക് ആയുസ് വളരെ കുറവാണ്. എന്നിട്ടും നമ്മൾ പഠിക്കുന്നില്ല എന്നുള്ള, നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല ആയുസ് വളരെ കുറച്ച് തന്നിട്ടുള്ളൂ, പക്ഷേ പഠിക്കാനുള്ള വിഷയങ്ങൾ എമ്പാടുമുണ്ട്. ഇനി പഠിക്കണം, അതിന്റെ ഗൗരവം മനസ്സിലായി വരുന്ന ആളുകളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നമുണ്ട്. എന്ത്? ഈ ഉസൂലുകൾ പഠിക്കുമ്പോൾ നമ്മൾ മത്തനുകൾ മനപ്പാടമാക്കി പഠിക്കുന്ന ഒരു ശൈലിയാണ് സ്വീകരിക്കേണ്ടത്. ഇത് എനിക്ക് മനപ്പാടാക്കാൻ പറ്റുമല്ലേ, എങ്ങനെയത് മനപ്പാടാക്കുക? ചെറുപ്പത്തിലെ ഞാനിങ്ങനെ മനപ്പാടമാക്കി ശീലിച്ചിട്ടില്ലല്ലോ. അതേപോലെ തന്നെ പിന്നെ ആളുകൾ ചിന്തിക്കുമെന്ന്, ഖുർആൻ ഞാനെങ്ങനെ മനപ്പാടാക്കും? ഖുർആൻ തന്നെ ഒരുപാടില്ലേ, ചെറിയ ചെറിയ മത്തനുകൾ പഠിക്കുന്നവർ അതിനേക്കാൾ കൂടുതലല്ലേ, ഇതെങ്ങനെ മനപ്പാടമാക്കും? അതേപോലെ ഏത് മത്തനാണ് ഞാൻ ആദ്യം പഠിക്കേണ്ടത്? ഏത് തരത്തിലുള്ള ഷെയ്ഖുകളെ സമീപിച്ചിട്ടാണ്, ഷെയ്ഖുമാരെ സമീപിച്ചിട്ടാണ് ഞാൻ പിന്നെ വിജ്ഞാനം കരസ്ഥമാക്കേണ്ടത്? എങ്ങനെയാണ് എനിക്ക് ഇൽമിന്റെ സദസ്സിൽ മനസ്സിരുത്തിയിരിക്കാൻ സാധിക്കുക? ഇങ്ങനെയുള്ള എനിക്ക് ഇതിന് വേണ്ടത്ര പ്രയോജനം കിട്ടാതെ പോകുമ്പോൾ, ഞാൻ എത്രയോ പിന്നെ ദൗറകളിൽ വന്നിരുന്നു, പ്രത്യേകിച്ച് ആ ദൗറകളിൽ ഇരിക്കുന്നതിന് മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും അറിവ് സ്വന്തമാക്കിയെന്ന് എനിക്ക് ബോധ്യപ്പെടുന്നില്ല, അങ്ങനെ വന്നാൽ ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ആത്മാർത്ഥമായി പഠിക്കാനൊരുങ്ങുന്ന ഒരുപാട് പേരുടെ മനസ്സിലുണ്ടാവും. അത്തരം ആളുകളുടെ പ്രശ്നങ്ങൾക്ക് നല്ലൊരു ആശ്വാസം തരുന്ന ഒരു പുസ്തകമാണ് മാലിം ഫി തരീഖി തലബിൽ ഇൽം. ഇൽമ് അന്വേഷിക്കുന്ന ആളുകൾ മനസ്സിരുത്തി ചിന്തിക്കേണ്ട അതിന്റെ ബേസ് മുതൽക്കുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിലുണ്ട്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇൻഷാഅല്ലാഹ് മുഅവ്വിഖാത് അൻ തലബിൽ ഇൽം, ഇൽമ് അന്വേഷിക്കുന്നവരുടെ മുന്നിൽ കടന്നു വരുന്ന പ്രതിബന്ധങ്ങളാണ് ആദ്യം പറയുന്നത്. തടസ്സങ്ങൾ തട്ടേക്കാം, തടസ്സമുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്നർത്ഥം. അൻ തലബിൽ ഇൽം, ഇൽമ് നേടാൻ നമുക്ക് അൽ മുഅവ്വിഖാത്, അൽ മുഅവ്വിഖാത്തു അൻ തലബിൽ ഇൽം, ഇൽമ് നേടാനുള്ള തടസ്സങ്ങൾ. ഇന്ന് ആളുകൾ എന്തുകൊണ്ട് പഠിക്കും? നമുക്ക് പരാതിയാണ്. എന്ത്? ആളുകളൊന്നും പഠിക്കുന്നില്ല. പല ആളുകളെക്കുറിച്ചും പലരെക്കുറിച്ചും പല പാർട്ടിയിൽപ്പെട്ടവരെക്കുറിച്ചും ഒക്കെ നമുക്കുള്ള അങ്കലാപ്പ് മനസ്സിലായില്ലേ? നമ്മുടെ ചരിത്രം പരിശോധിച്ചാലും നമ്മളും പഠിക്കുന്നതിൽ പറകോട്ട് തന്നെയാണ്, അറുകോട്ടായിരുന്നു. അങ്ങനെയൊക്കെ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എന്താണ്? അതിന് ചില കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങൾ കണ്ടെത്തി ചികിത്സിക്കുന്നതിന് പകരം ഈ പഠിക്കാൻ മുന്നോട്ട് വരാത്തവരെ ആക്ഷേപിച്ചതുകൊണ്ടോ കളിയാക്കിയതുകൊണ്ടോ കുറ്റം പറഞ്ഞുകൊണ്ടോ കണ്ണിട്ട് കാണിച്ചുകൊണ്ടോ ഒന്നും ഉണ്ടാവില്ല, ഈ സംഗതി ക്ലിയർ ആവില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾ, നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഇൽമിന് ഒന്നാം സ്ഥാനം കൊടുക്കാത്തത്? അല്ലെങ്കിൽ ഇൽമ് എന്ന് പറയുമ്പോഴേക്ക് വെകിളിയെടുത്ത് ഓടുന്ന എന്താണ്? അതിനെ പരിഹസിക്കുന്ന എന്താണ്? അതിനെ കളിയാക്കുന്ന പലപ്പോഴും നമ്മൾ കിട്ടുന്നുണ്ട്. വളരെ ഉത്തരവാദപ്പെട്ട ആളുകൾ തന്നെ ഒരിക്കലും ഇൽമിനെ കളിയാക്കാൻ പാടില്ലാത്ത ആളുകൾ തന്നെ എന്തെയാണ്? ഇൽമിന് വേണ്ടി ഇരിക്കുന്ന ആളുകൾ, അപ്പൊ കുറെ ആൾക്കാർ ഇങ്ങനെ പള്ളി മൂലി ചെന്നിരുന്നു പറയുമ്പോൾ നമുക്ക് അത് ബേജാറാണ്. അങ്ങനെ ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ പഠിക്കാതെ നമ്മൾ അങ്കലാപ്പിലായിട്ടോ അവരെ ആക്ഷേപിച്ചതുകൊണ്ടോ കാര്യമില്ല. അവർക്ക് നമുക്കൊക്കെ ഉള്ള കാരണമാണ്. ഇത് കണ്ണ് നനഞ്ഞുകൊണ്ടല്ലാണ്ട് ഒരാൾക്ക് വായിക്കാൻ പറ്റൂല, മനസ്സിലായില്ലേ? ഇത് വായിക്കുമ്പം അത്രയും ഏറെ പ്രയാസം. നമ്മളാരും ഇത് നമ്മൾ മുന്നോട്ട് വരേണ്ട മേഖലയുടെ ഒരു ശതമാനം പോലും മുന്നോട്ട് വന്നിട്ടുണ്ടാവില്ല എന്ന് മനസ്സിലാവും. അതുകൊണ്ട് നമുക്ക് നല്ലൊരു തീരുമാനം എടുക്കാൻ സഹായിക്കാൻ മാത്രമാണ് ഇൻഷാ അള്ളാ ഈ വായന നമ്മളെ സഹായിക്കുക. ഇത് കുറെ ഇൽമ് തരുന്ന ഒരു സംഗതിയല്ല ഞാനിപ്പോൾ പറയുന്നത്. വളരെ ഗൗരവമേറിയ കാര്യങ്ങൾ. നമ്മുടെ ഇൽമിനെ പാഴാക്കി കളയുന്ന വിഷയങ്ങൾ എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ഇൽമിലേക്ക് എത്താൻ തടസ്സമാകുന്ന കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ഇൽമ് നേടുന്നു, ദൗറകൾ ചെന്നിരിക്കുന്നു, എന്നിട്ടും അതിന് നമ്മുടെ ജീവിതത്തിലേക്ക് ഫലപ്രാപ്തിയിൽ പ്രായോഗികമാക്കാൻ കഴിയാത്തതിന്റെ, അത് ബർക്കത്ത് കിട്ടാതെ പോകുന്ന എന്തുകൊണ്ടാണ്? പല ഇൽമുകൾക്കും ബർക്കത്തില്ല. ഇൽമ് ഉണ്ടോയെന്ന് വെച്ചാൽ ഇൽമിന് ശാസ്ത്രങ്ങളൊക്കെ പലതുണ്ട്, സംഘടിപ്പിക്കുന്നുണ്ട്, പോകുന്നുണ്ട്, പങ്കാളിയാവുന്നുണ്ട്. പക്ഷെ നമുക്ക് തന്നെ സ്വയം ചിന്തിക്കുന്ന നേരത്ത് വിഷമമുണ്ട്. എന്ത്, എനിക്കത് ഞാൻ സമയം ചെലവാക്കിയതനുസരിച്ച്, ഞാൻ അധ്വാനിച്ചതനുസരിച്ചുള്ള ഒരു റിസൾട്ട് എന്റെ ജീവിതത്തിലോ എന്റെ അറിവിലോ ഉണ്ടായിട്ടില്ലല്ലോ, ബർക്കത്തുകൾ കുറഞ്ഞു പോകുന്നുണ്ടല്ലോ എന്ന് ഓരോരുത്തർക്ക് ഫീൽ ചെയ്യും. ഈ പറയുന്ന ഒരു വിഷയവും വേറൊരാളെ താരതമ്യം ചെയ്ത് ചിന്തിക്കാതിരിക്കാം. അവിടുകൂടി നമ്മൾ പൊളിഞ്ഞു. ഞാൻ വായിക്കാൻ പോകുന്ന കാര്യം ഞാൻ എന്നെ കുറിച്ച് മാത്രമേ ചിന്തിക്കാവൂ. ഞാൻ ഇവിടെ ഇരിക്കുന്ന ആളുകളെ കുറിച്ച് ചിന്തിച്ചാൽ ഞാൻ ഈ വായിക്കുന്നത് പോയി. അതേപോലെ നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ പുറത്തുള്ള ഏതെങ്കിലും പാർട്ടി മെമ്പർമാരെ കുറിച്ചോ മറ്റേതെങ്കിലും സംഘടനക്കാരെ കുറിച്ചോ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇപ്പം ആലോചിക്കരുത്. അവനവന്റെ ഹൃദയത്തിലേക്ക് ഈ പറയുന്ന 10 കാര്യങ്ങളോട് എണ്ണി പറയാം. ഈ എണ്ണി പറയുന്ന 10 കാര്യങ്ങൾ നമ്മുടെ സമീപനം എന്താണ്, നമ്മൾ അതിൽ പരിവർത്തനം വരുത്തേണ്ടത് എവിടെയാണ് എന്ന് ചിന്തിക്കാൻ വേണ്ടി അൽ മുഅവ്വിഖുൽ അവ്വൽ ഷെയ്ഖ് സദ്ഹാൻ ഒന്നാമത്തെ തടസ്സമായി എണ്ണിയിരിക്കുന്നത് ഫസാദുൻ നിയ്യ, തെറ്റായ നിയ്യത്ത്. നിയ്യത്ത് ശരിയല്ല. ഇൽമിൻ എന്റെ വഴിയിലേക്ക് വരുന്ന പലരുടെയും നിയ്യത്ത് എന്തല്ല, ശരിയല്ല. മനസ്സിലായില്ലേ? ആ ശരിയായ നിയ്യത്തോടു കൂടി പഠിക്കാൻ നമുക്ക് സാധിക്കണം. വ നിയ്യത്തു ഹിയ റുക്നുൽ അമലി വ അസാസുഹു. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഏതൊരു അമലിന്റെയും റുക്കൻ, അതാണ് എല്ലാറ്റിന്റെയും റുക്കൻ. തൂണെന്താണ്? നിയ്യത്താണ്. നിയ്യത്തില്ലെങ്കിൽ ഒരു അമൽ നിൽക്കുക. നിയ്യത്തിന്റെ മുകളിലാണ് നമ്മൾ അമൽ നാട്ടേണ്ടത്. വ അസാസുഹു, മുഴുവൻ അമലുകളുടെയും അടിത്തറ എന്താണ്? നിയ്യത്താണ്. വൈദാ തഹല്ലലഹ ഖലലുൻ ഔ ദഹനുൻ, അതിൽ വല്ല വിടവും വന്നു, വല്ല ന്യൂനതയും സംഭവിച്ചു, വല്ല കറയും വന്നാൽ ആ അമലിനെ മുഴുവൻ അത് ബാധിക്കും. അല്ലേ? നമ്മുടെ ഫൈനൽ അമല യഅതരീഹി മിനൽ ഖലലി വദ്ദഹനി ബിഖദരി മാ യഅതരി നിയ്യ. നിയ്യത്തിന് എത്രമാത്രം കുറവ് സംഭവിക്കുമോ, പോരായ്മ സംഭവിക്കുമോ, അത്രയും പോരായ്മ എന്തിനുണ്ടാവും? അമലിനുണ്ടാവും. ഏത് അമല് ചെയ്താലും നിയ്യത്തിന്റെ ന്യൂനത അമലിനെ ബാധിക്കും. നിയ്യത്തില്ലെങ്കിൽ അമലിനെ ഉണ്ടാവില്ല. നിയ്യത്തില്ലാതെ നിസ്കരിച്ച നിസ്കാരം ഉണ്ടോ? അത് ഇൽമിന്റെയും കാര്യത്തിലാണ്. നമ്മൾ എന്തിനാണ് ഇൽമിന്റെ രംഗത്തേക്ക് വരുന്നത് എന്ന് അറിയാതെ ഇൽമിന് പോയാൽ ഒരു കാരണവശാലും ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടിയോ ആരോടെങ്കിലും മത്സരിക്കാൻ വേണ്ടിയോ നമ്മൾ പഠിക്കരുത്. മാലിക് ഇബ്നു ദിനാർ റളിയല്ലാഹു അൻഹു അദ്ദേഹം നൽകുന്ന ഉപദേശങ്ങളിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് തന്നെ പഠിപ്പിക്കുന്ന വാചകങ്ങൾ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ലുഖ്മാൻ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ മകന് കൊടുക്കുന്ന ഉപദേശങ്ങൾ ഇവിടെയൊക്കെ ആവർത്തിച്ചു വന്നിട്ടുള്ള ഒരു വാചകമുണ്ട്. ലാ തഅലമിൽ ഇൽമ ലിതുമാരി ബിഹിൽ ജുഹല വലി തുബാഹി ബിഹിൽ ഉലമ. മാലിക് ഇബ്നു ദിനാർ പറഞ്ഞു, ലുഖ്മാൻ അലൈഹിസ്സലാം പറഞ്ഞു. എന്താ പറഞ്ഞത്? നിങ്ങൾ ആലിമുകളോട് മത്സരിക്കാൻ വേണ്ടിയും ജാഹിലുകളോട് തർക്കിക്കാൻ വേണ്ടിയും ഇൽമ് നേടരുത്. ഇൽമ് നേടുന്നത് രണ്ട് ലക്ഷ്യത്തിനാവരുത്. ഒന്ന്, വിവരം നമ്മളെക്കാളും വിവരമില്ലാത്ത ആളുകൾ കാണുന്നത് എന്ത് ചെയ്യുക? അവരോട് വാദിക്കുക. വാദിച്ചേക്ക് ഞാനൊക്കെ പഠിച്ചിരുന്ന എല്ലാ ദൗറയിലും പോകുന്ന ആളാണ്, നിങ്ങൾ എന്റെ പരിസരത്ത് എത്തൂല. തർക്കിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? അല്ലെങ്കിൽ ഉലമാക്കളെ മുഴുവൻ പോസ്റ്റ്മോർട്ടം നടത്താം. ഇവിടെ എത്ര ആലിമുകളുണ്ടോ, എന്നിട്ട് അവരെക്കാളും മികവിൽ ഞങ്ങൾ ഈ സാധാരണക്കാരാണ് എന്ന് പറയാൻ. അപ്പം പണ്ഡിതരെക്കാൾ മികവ് കാണിക്കാൻ വേണ്ടിയും, പണ്ഡിതരോട് മികവ് കാണിക്കാൻ മത്സരിക്കാൻ വേണ്ടിയും, ആ ജാഹിലുകളോട് തർക്കിക്കാൻ വേണ്ടി നീ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇൽമ് നേടരുത് എന്നാണ്. അപ്പം ശരിയായ നിയ്യത്ത് നമുക്ക് വേണം. വല്ലദീന ജാഹദു ഫീന ലനഹ്ദി അന്നഹും സുബുലന വ ഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. നിയ്യത്തോടുകൂടി അമൽ ചെയ്യുന്നവർക്കാണ് മുഹ്സിൻ എന്ന് പറയാം. ആരാണ് മുഹ്സിൻ? ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുന്നത് പോലെ ഇബാദത്തെടുക്കുക. അള്ളാഹുവിനെ നമ്മൾ കാണുന്നുണ്ട് എന്ന മട്ടിൽ ഇബാദത്തെടുക്കുക. അള്ളാഹുവിനെ നമ്മൾ നേരിട്ട് കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മൾ കാണുന്നുണ്ടെന്നുള്ളത് തീർച്ചയാണ്. അതാണ് മുഹ്സിൻ. വ ഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. മുഹ്സിനുകളുടെ കൂടെയാണ് ആര്? അള്ളാഹു. സൂറത്തുൽ അൻകബൂത്ത് 69-ാമത്തെ ആയത്ത്. അപ്പൊ നിയ്യത്ത് കൃത്യമായിരിക്കണം. വല്ലദീന ജാഹദു ഫീന, നമ്മുടെ മാർഗത്തിൽ പോരാടുന്നവർ, ലനഹ്ദിയന്നഹും സുബുലന, തീർച്ചയായും നമ്മുടെ മാർഗങ്ങൾ നാം അവർക്ക് കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും, അവരെ നാം ആ മാർഗങ്ങളിലൂടെ നടത്തുക തന്നെ ചെയ്യും. അല്ലാഹു പറയാൻ, വ ഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ, തീർച്ചയായും അല്ലാഹു ശരിയായ നിയ്യത്തോടുകൂടി അമൽ ചെയ്യുന്നവരുടെ ഒപ്പമാണ് എന്നാണ് പറയുന്നത്. സുഫിയാൻ സൗരി റഹ്മഹുള്ള അദ്ദേഹം പറഞ്ഞു, മാ ആലജ്തു ശൈഅൻ അശദ്ദ അലയ്യ മിൻ നിയ്യത്തി, ഞാൻ ഒരു വിഷയത്തിലും പരിശ്രമിച്ചിട്ടില്ല, ചികിത്സിച്ചിട്ടില്ല, നിയ്യത്തിന്റെ വിഷയത്തിൽ പരിശ്രമിച്ചതിനേക്കാൾ ശക്തമായി. ഞാൻ ഏറ്റവും കൂടുതൽ അധ്വാനിക്കലും കഷ്ടപ്പെടലും ചികിത്സ കൊടുക്കലും എന്തിനാണെന്നറിയോ? എന്റെ നിയ്യത്ത് ശരിയാക്കാൻ. എന്റെ നിയ്യത്ത് ചീത്തയാവുമ്പോൾ അതിനാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ മറ്റേത് കാര്യം ശരിയാക്കുന്നതിനേക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കാറുള്ള എന്തിനാണ്? എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രീറ്റ്മെന്റ് എന്തിനുള്ളതാണ്? നിയ്യത്തിനുള്ളതാണ്. ഇരുന്ന് അദ്ദേഹം പറയാണ്, വൈദാക്കാൻ ആദൽ ഇമാം സൗരി ഫമാ ബാലുക്ക ബിനാ നഹനു. ഇമാം സൗരി ഇത്രയും ശ്രദ്ധിക്കുന്ന നമ്മളത്ര ശ്രദ്ധിക്കണം? ഇമാം സൗരിയെപ്പോലുള്ള ഉന്നതനായ ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ നിയ്യത്തിന് വല്ല പോറലും പറ്റുന്നുണ്ടോ? ഇത്രയേറെ ബേജാറാകുന്നുണ്ടെങ്കിൽ സാധാരണക്കാരായ നമ്മളൊക്കെ എത്ര ബേജാറാകണം എന്നാണ് ചോദിക്കുന്നത്. ഫലിദാലിക യംബഗിയൻ യകൂൻ അൽ വാഹിദു മിന്നാ മുതജറിദൻ ഫീ തലബിൽ ഇൽം ലാ യുരീദു ബിദാലിക ഇല്ലാ വജ്ഹല്ലാ. അതുകൊണ്ട് ഇൽം അന്വേഷിക്കുന്നവർക്ക് വാജിബായ ഒരു കാര്യമുണ്ട്, അള്ളാഹുവിന്റെ വജ്ഹ് അല്ലാതെ മറ്റൊന്നും അയാൾ ലക്ഷ്യം വെക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ തിരുമുഖം ദർശിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഇൽമ നേടുന്നതിന്റെ ലക്ഷ്യം. മനസ്സിലായില്ലേ? ഫൈന സ്വാഹിബൻ നിയ്യത്തി, അയാളെ നിയ്യത്തിന്റെ ആൾ ഏത് പ്രകാരം ഇരിക്കുമോ അതുപോലെ ഇരിക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കലും എന്തായത്, മാ സാഹിബുഹാമിൻ തൽബീസ് ഇബിലീസ്. ഇൽമിന് വരുന്ന ഒരാളുടെ സാഹിബ് ഒരിക്കലും തൽബീസ് ഇബിലീസ് ആകാൻ പാടില്ല. ഇബിലീസ് കുറേ വിശ്വാസം ഉണ്ടാക്കും ഇൽമിന് വരുന്ന ആളുകൾ. നിങ്ങളല്ല ഇൽമ നേടേണ്ടത്, നിങ്ങൾക്ക് നിങ്ങൾ അറബികളെ പഠിച്ചണം, നിങ്ങൾ മറ്റെന്തെങ്കിലും നേടിയിട്ടുണ്ടോ, അതിന് വേറെ ആൾക്കാരില്ലേ, ഇവിടെ നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണ്ടേ? ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് നമ്മുടെ മനസ്സിലാരാലിട്ടും ഇൽമിനൊരുത്തൻ ഒരുങ്ങിയാൽ അയാളെ തടയാൻ ഇബിലീസ് പലതരത്തിലുള്ള തൽബീസ് ഉണ്ടാക്കും, ആശയക്കുഴപ്പങ്ങൾ. അതൊരിക്കലും ഇൽമിന്റെ ആധാരമാകരുത്. അപ്പൊ നമ്മുടെ ഈ തൽബീസ് ഇബിലീസ് അല്ലെങ്കിൽ സുൻ നിയ്യത്ത്, ചീത്ത നിയ്യത്താണ്, ഫസാദു നിയ്യത്താണെന്ത് ഇൽമിന്റെ ഒന്നാമത്തെ തടസ്സം. ഇൽമ നേടാതിരിക്കാൻ, നേടിയ ഇൽമ പ്രായോഗികമാക്കാൻ കഴിയാതിരിക്കാൻ, അതേപോലെ തന്നെ ഇൽമിൽ നിന്ന് പിറകോട്ട് പോകാനൊക്കെ നമ്മൾ പ്രേരിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്താണ്? സുഉ നിയ്യത്താണ് എന്ന് കാണാൻ സാധിക്കും. ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല, ഏതാ ഇൽമിന്റെ രംഗത്തുള്ള വലിയൊരു വിഭാഗം ചീത്ത നിയ്യത്തുമായിട്ടുള്ളത്. അള്ളാഹു അതിൽ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഷേഖ് ഇമാം ദാറഖുത്നി അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു വാചകം, തലബുനൽ ഇൽം ലിഗൈരില്ലാ ഫഅബ അൻ യകൂന ഇല്ലാ ലില്ലാ. അള്ളാഹുവിന് വേണ്ടി അല്ലാതെ നമ്മൾ ഇൽമ നേടുക എന്നുള്ളത് അത് അള്ളാഹുവിന് വേണ്ടി മാത്രമല്ലാതിരിക്കാൻ ഞാൻ വിസമ്മതിച്ചു. ദുനിയാവിന്റെ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി ഇൽമ നേടാൻ അവസരം വരുമ്പോൾ ഒരിക്കലും അത് വേണ്ട, അത് അള്ളാഹുവിന് വേണ്ടി മാത്രമേ ഞാൻ ഇൽമ കരസ്ഥമാക്കുകയുള്ളൂ എന്ന് നമ്മൾ തീരുമാനിക്കണം എന്നാണ് അദ്ദേഹം എല്ലാ ശിഷ്യന്മാരോടും പറഞ്ഞു കൊടുക്കുന്നത്. ഇൽമിന് ചിലപ്പോൾ ദുനിയാവിന്റെ നേട്ടങ്ങളുണ്ടാവും, പക്ഷേ നിങ്ങൾ ഇൽമ നേടുമ്പോൾ അതൊന്നും ചെയ്യരുത്, ശ്രദ്ധിക്കരുത്. നിങ്ങളുടെ ഇൽമിന് അള്ളാഹു അല്ലാതെ മറ്റേതൊരു ലക്ഷ്യത്തെയും തടഞ്ഞിരിക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം? അത് മാറ്റിവെക്കണം. അള്ളാഹു അല്ലാത്ത മറ്റൊരു ലക്ഷ്യം, അള്ളാഹുവിന്റെ മുഖം ദർശിക്കുക എന്നുള്ളതല്ലാത്ത മറ്റൊരു ലക്ഷ്യം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നന്നായി നമ്മൾ എന്ത് ചെയ്യണം? ആ കാര്യം ശ്രദ്ധിക്കണം. അപ്പൊ നിയ്യത്ത് നന്നാക്കിയാൽ ഒന്നാമത്തെ തടസ്സം നീക്കാം. രണ്ടാമത്തെ തടസ്സം, അൽ മുഅവ്വി ഖുസാനി ഹുബ്ബു ശുഹറത്തി വഹുബ്ബു തസദ്ദുർ. ഹുബ്ബു ശുഹറത്തി വഹുബ്ബു തസദ്ദുർ, ശുഹറത്ത് പ്രസിദ്ധി കീർത്തി, പേരിന് വേണ്ടി പഠിക്കാം. ആലിമാണെന്നുള്ള പേര് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാം? പഠിക്കാം. ശുഹറത്തി വഹബ്ബു തസദ്ദുർ, സദർ സദറല്ലേ, തസദ്ദുർ പ്രകടനപരത എന്ന് പറയും. പ്രകടനപരത മനസ്സിലായ ആളുകൾ മുന്നിൽ പ്രദർശിപ്പിക്കാം. പ്രകടനപരതയ്ക്ക് വേണ്ടിയും കീർത്തിക്ക് വേണ്ടിയും ഉള്ള ഇഷ്ടം, അത് അങ്ങനെ ഒരാൾ ഇൽമിന്റെ രംഗത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ അയാൾ ഇൽമ നേടുന്നതിൽ കാര്യമില്ല. ഇൽമിന്റെ രംഗത്തുള്ള ഏറ്റവും വലിയ തടസ്സം. ഇതൊരർത്ഥത്തിൽ നിയ്യത്തുമായി ബന്ധമുണ്ട്, പക്ഷേ ഇത് വേറെ തന്നെ ചർച്ച ചെയ്യേണ്ടതാണെന്നുള്ളത് വായിക്കാൻ മനസ്സിലാവും. ഇത് നിയ്യത്തുമായി ബന്ധമുള്ള ഒരു ഭാഗം തന്നെയാണ്. വഹുവ ദാഖിലു തഹ്ത നിയ്യ, ഇത് ദാഖിലും തഹ്ത നിയ്യ, നിയ്യത്തിന്റെ കീഴിൽ വരുന്ന വിഷയം തന്നെയാണ്. പക്ഷേ ലാക്കിൻ യുഫറിദു ലി അഹമ്മിയതിഹി, ഇതിന്റെ ഗൗരവം കാരണമാണ് ഇത് വേറെ തന്നെ ചർച്ച ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇത് നിയ്യത്തിൽ നിന്ന് എടുത്ത് ചർച്ച, നമ്മുടെ നിയ്യത്തിനെ ഫസാദാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ട് കാര്യങ്ങളാണ്. എന്ത്? ഹബ്ബു ശുഹറ വഹബ്ബു തസദ്ദുർ, പ്രകടനപരത, ആളുകളെ മുന്നിൽ പ്രകടിപ്പിക്കാനുള്ള ഒരു വ്യഗ്രത. വ ശുഹറത്തു വ തസദ്ദുറു ദാഉൻ വബീൽ, നാശകരമായ രോഗമാണെന്ത്? കീർത്തിമോഹം. ലാ യസ്ലമു മിൻഹു ഇല്ലാ മൻ അസമഹുല്ലാ, അല്ലാഹു പ്രത്യേകം കാവൽ നൽകാത്ത ആരും പ്രസിദ്ധിമോഹത്തിൽ നിന്ന് മുക്തരല്ല. ഞാൻ ശ്രദ്ധിക്കപ്പെടണം എന്ന് എല്ലാവരും അറിയണം എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്ന് അല്ലാഹു സവിശേഷമായ കാവൽ തരാത്ത ഒരാളും എന്തല്ല, മുക്തി നേടിയിട്ടില്ല. ഇമാം ഷാത്തിബി റഹിമഹുല്ല പറഞ്ഞു, ആഖിറുൽ അഷിയാഇ നുസൂലൻ മിനൽ ഖുലൂബി സ്വാലിഹീൻ ഹുബ്ബു സൽത്തതി വത്തസദ്ദുർ. സാലിഹുകളായ ആളുകൾ, ഒരാൾ സാലിഹായാൾ അയാളുടെ കൽബിൽ നിന്ന് എല്ലാ തിന്മയും എടുത്തു കളയണം. വേണ്ടേ? ശിർക്ക് ഒഴിവാക്കണം, കുഫർ ഒഴിവാക്കണം, ഹറാം ഒഴിവാക്കണം, ബിദ്അത്ത് ഒഴിവാക്കണം, മനസ്സിലെന്തെല്ലാം ദുർവികാരങ്ങളും വിചാരങ്ങളും ഉണ്ടൊക്കെ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. നമ്മളെല്ലാ തിന്മകളും ഒഴിവാക്കിയാലും പോകാൻ കൂട്ടാക്കാത്ത രണ്ട് സാധനം, സാലിഹുകളാണെങ്കിൽ തന്നെ അവരെ മനസ്സിലെല്ലാ തിന്മയും ഒഴിവാക്കാൻ അവർ തീരുമാനിച്ചു, എല്ലാം അവർ ഒഴിവാക്കി. ഏറ്റവും അവസാനം എന്താ പോകാന്നറിയോ? ഒരാളെ ഹൃദയം ശുദ്ധീകരിക്കുമ്പോൾ എത്ര കഴുകി തുടച്ചാലും പോകാതെ അവിടെ തന്നെ കിടക്കുന്ന രണ്ട് സാധനമാണെന്ത്? ഹുബ്ബു സൽത്തതി വത്തസദ്ദുർ, അധികാരമോഹവും പ്രശസ്തിമോഹവും. ഇത് മനുഷ്യനടുത്തു നിന്ന് പോകില്ല. സാലിഹ്യങ്ങളെ കാര്യം സൽത്തത്ത്, സുൽത്താൻ സൽത്തത്ത്, ഹുബ്ബു സൽത്തതി വത്തസദ്ദുരി, പ്രകടനപരതയും ആളുകളെ മുന്നിൽ പ്രദർശിപ്പിക്കണം എന്നുള്ള മോഹവും, അതേപോലെ ഞാനാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത്, എല്ലാവരും ഞാൻ ചൂണ്ടുന്നതനുസരിച്ചാണ് നീങ്ങേണ്ടത് എന്നുള്ള ആ ഒരു നിലപാടുണ്ടല്ലോ, മനസ്സിലായല്ലേ? ഇതൊക്കെയാണ് നമ്മുടെ പ്രസ്ഥാനങ്ങൾക്ക് സംഘടനകളൊക്കെ പറ്റിയ അബദ്ധം എന്ന് വെച്ചാൽ, സംഘടനകൾക്ക് മാനേജർമാരാണ്. അതിന് ഒരു ഒന്നാം സ്ഥാനം ഒരു പ്രാധാന്യം ഇല്ലെങ്കിൽ ഈ മാനേജിംഗ് പോസ്റ്റൊന്നും നടത്തണ്ടാവില്ല. അതാണ് ആളുകൾക്ക് ബേജാറ്. സംഘങ്ങളുടെ ദൂഷ്യങ്ങൾ തൊടുമ്പോഴേക്കും ബേജാറാവുന്ന എന്താണ്? അതവർ സമ്മതിക്കാൻ കൂട്ടാക്കൂല എന്നേ ഉള്ളൂ. യഥാർത്ഥ പ്രശ്നം ഞങ്ങളാണ് ഈ ഉമ്മത്തിനെ മാനേജ് ചെയ്യേണ്ടത്. സത്യത്തിൽ എന്തായാലും അർത്ഥമുള്ളത്, ഈ നാട്ടിലുള്ള മുഴുവൻ ഉമ്മത്തിനെയും സലഫികളെയും നമ്മൾ മാനേജ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടാണ്? പക്ഷെ അത് മനുഷ്യന്റെ രോഗമാണ്, അതില്ലാന്ന് പറഞ്ഞാൽ അധികാരമോഹം എന്ന് പറയും. ബാക്കിയുള്ളവർക്കൊക്കെ അധികാരമോഹമാണെന്ന് പറയുന്ന ആളെ നമ്മൾ ആദ്യം സൂക്ഷിക്കണം, മനസ്സിലായില്ലേ? നന്നായി ശ്രദ്ധിക്കണം. അപ്പം അതാണ് പറഞ്ഞത്, ഈ രണ്ട് കാര്യം ഇറങ്ങിപ്പോലും സാലിഹ്യങ്ങളെ മനസ്സ് തന്നെ പോകില്ലാന്നായി പറയുന്നു. സാലിഹ്യങ്ങൾ എപ്പോഴും ചെയ്യും, അവരെ മനസ്സ് ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും. ശുദ്ധീകരിച്ചാലും തുടച്ചാലും നീക്കിയാലും കഴുകിയാലും ഒക്കെ പോകാൻ മടിക്കുന്ന രണ്ട് സാധനമാണെന്ത്? ഹുബ്ബു സൽത്തതി വത്തസദ്ദുർ, ഒന്ന് അധികാരമോഹം, രണ്ട് പ്രശസ്തിമോഹം. ഇമാം ഷാത്തിബി അദ്ദേഹത്തിന്റെ അൽ ഇഹ്തിസാമിൽ രേഖപ്പെടുത്തിയാണ്. അപ്പം എല്ലാം അലിഫ് അലിഫെന്തിനാ? ആ വേണം, അലിഫിലാം വേണം. ഹുബ്ബ് എഴുതുന്നെങ്കിൽ സൽത്ത അലിഫിലാം വേണം. ഹുബ്ബു സൽത്ത വത്തസദ്ദുർ. അപ്പം ഒരു താലിബിന്റെ നിയ്യത്ത്, അത് പേര് എല്ലാവരും അറിയണം, പ്രശസ്തി വേണം, നോട്ടീസിലൊക്കെ അല്ല ഡിഗ്രി സഹിതം അങ്ങനെ വരണം. അവരൊക്കെ എപ്പോഴും ഡിഗ്രികൾ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചെയ്ത് പറയുന്നത് ഏത്? കുടുംബപ്പേരല്ല, കുടുംബപ്പേര് പൂർണ്ണമായിട്ട് പറയുന്നത് സുന്നത്താണ്. ഏത്? അപ്പാന്റെ പേര്, വല്യപ്പാന്റെ പേര് വരുന്നത് അത് അതല്ല, ഡിഗ്രിയുടെ പേര്, അവിടെ തലക്കലൊന്ന്, അവസാനത്തൊന്ന്, പിന്നെ അതിനപ്പുറത്തൊന്ന്, ഇങ്ങനെ ഈ ഡിഗ്രികൾ തന്റെ പേരിന്റെ കൂടെ ഇങ്ങനെ ചേർത്ത് തന്നെ പരിചയപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. മറ്റുള്ളവരെ പരിചയപ്പെടുത്തുന്നവരല്ല, സ്വയം എന്ത് ചെയ്യുക, ഡിഗ്രികളിലൂടെ പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഇനി അതിനുവേണ്ടി മാത്രം ഡിഗ്രി എടുക്കുന്നവരുണ്ട്. പേരിട്ടാൽ വേണ്ടി ചുളുവിൽ പിന്നെ ഈ പഠിച്ചും ഡോക്ടറേറ്റ് കിട്ടും, ചുളുവിലും ഡോക്ടറേറ്റ് കിട്ടും, മനസ്സിലായില്ലേ? അങ്ങനെ ആ നിലക്ക് ഇങ്ങനെ കൈവശപ്പെടുത്തിയിട്ട് അത് നോട്ടീസിലൊക്കെ പേര് വരുമ്പോൾ ഒരു ശ്രദ്ധ ഉണ്ടാവാൻ വേണ്ടി. ഇതിന്റെ അർത്ഥം എന്തെങ്കിലും പരിധി ഡിഗ്രിയിലുള്ള ആളുകളെ അവരൊക്കെ ആ ലക്ഷ്യത്തിലാണ് നമ്മൾ വരേണ്ടത്. ഞാൻ ആദ്യം ജാമ്യം എടുത്തിട്ടുണ്ട്, ഞാൻ ഈ പറയുന്ന ഒരു കാര്യം വേറെ ആളെ മേത്തിട്ട് ചിന്തിക്കരുത്. അവനാന്റെ തലയിട്ട് മാത്രം എന്ത് ചെയ്യാവും, ഇത് ചിന്തിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ വഴി തെറ്റിപ്പോ, വിഷയം തെറ്റിപ്പോ. അപ്പം അങ്ങനെ പറഞ്ഞു. അങ്ങനെ എന്താണ്, അങ്ങനെ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാള് യാത്ര ചെയ്താലും അയാൾ പഠിച്ചാലും അയാളെപ്പോഴും അയാൾ പരിഗണന കൊടുക്കുന്നത് എന്തിനായിരിക്കും? ലഹമ്മ ലഹു ഇല്ലാ ദാലിക്, അതല്ലാതെ അയാൾക്ക് വേറൊരു ഹമ്മ ഉണ്ടാവില്ല. എവിടെ പഠിക്കാൻ പോയാലും അയാളെ ഹമ്മ എന്തായിരിക്കും? ഞാൻ പഠിച്ച വലുതാണ്, ഞാൻ പഠിച്ച ആളാന്ന് എല്ലാവരും അറിയണം. അവിടെ എത്തും, പഠിച്ചിട്ട് നരകമോചനം എന്നുള്ള അജണ്ട വേറല്ലേ, അള്ളാഹുവിന്റെ തൃപ്തി നേടുക എന്നുള്ള അജണ്ട വേറല്ലേ, അതങ്ങ് വിട്ടുപോകും, അത് ശൈത്താൻ മാറ്റിക്കളയും. അത് ലക്ഷ്യം വെച്ച് ചെയ്യുന്ന ആളുകളുടെ പ്രവർത്തനം തന്നെ അയാൾ ചെയ്യുന്നത്. പക്ഷെ ലക്ഷ്യം മാറിയപ്പോ എന്തായി, ഇതിന്റെ ആ തനിമ നഷ്ടപ്പെടുകയായി. അത് നമ്മൾ എന്ത് ചെയ്യണം? ഫഖദ് അദ്ഖല നഫ്സഹു മദാഖൽ ഖതീറ വയക്ഫി അൻ ആരിഫ ഹദീസൻ വാഹിദൻ വഹുവ ഖൗലു നബി സല്ലല്ലാഹി അലൈഹി വസല്ലം. എത്രമാത്രം അപകടകരമായ ഒരു വഴിയിലാണ് പ്രശസ്തി മോഹക്കാർ പ്രവേശിച്ചിട്ടുള്ളത് എന്നറിയാൻ ഒരൊറ്റ ഹദീസ് വായിച്ചാൽ മതി. സ്വഹീഹ് മുസ്ലിമിന്റെ അവസാന ഭാഗത്ത് തന്നൊരു ഹദീസ് ഉണ്ട്. ഇന്ന അവ്വല ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അവ്വല നാസ് യുഖ്ലാ യൗമൽ ഖിയാമത്തി അലൈഹി സലാസ, അന്തിമനാളിൽ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന മൂന്ന് കൂട്ടരാണ്. വിചാരണ ചെയ്ത് തീർപ്പ് കൽപ്പിക്കുക. അള്ളാഹു ആദ്യം വിധി പറയുന്നത് മൂന്നാളെ കാര്യത്തിൽ വിധി പറയും, അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാത്തിലും വിധി പറയുള്ളൂ. ഇലാ അൻഖാൽ, ദീർഘമായ ഹദീസാണ്, അതിൽ കാണാം. വറജുലുൻ തഅല്ലമൽ ഇൽമ വഅല്ലമഹു വഖറഅൽ ഖുർആൻ, ഒരു മനുഷ്യൻ അയാള് ഇൽമ നേടിയിട്ടുണ്ട്, നേടുക മാത്രമല്ല ആ ഇൽമ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട്, പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ഒരാൾ. വഖറഅൽ ഖുർആൻ, അയാൾ ഖുർആൻ നന്നായി വായിച്ചിട്ടുണ്ട്, ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട്, അതിന്റെ ആശയം മനസ്സിലാക്കിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള ഒരാൾ. ഫഉതിയ ബിഹി, അങ്ങനെ അയാൾ കൊണ്ടുവരപ്പെടും. ഫഅറഫഹു നിഅമഹു, അയാൾക്ക് അള്ളാഹു നൽകിയ നിയമത്തുകളൊക്കെ അവിടെ പറഞ്ഞു കൊടുക്കും. നിങ്ങളിങ്ങനെ പഠിച്ചാലുള്ള ഇൽമ തന്നു, ഖുർആൻ തന്നു, ഖിറാഅത്ത് തന്നു എന്നൊക്കെ പറയും. ഫഅറഫ, അതെല്ലാം അയാൾ മനസ്സിലാക്കി. എന്നിട്ട് അള്ളാഹ് ചോദിക്കും, ഫമാ ഫഅൽത ഫിയ, നിനക്ക് ദുനിയാവിൽ വെച്ച് ഞാൻ നൽകിയ ഈ ഇൽമ എന്ന നിയമത്തുകളിൽ, ഖുർആൻ എന്ന നിയമത്തിൽ നീ എന്തെല്ലാം പ്രവർത്തിച്ചു, നീ എന്തെല്ലാം അമൽ ചെയ്തു എന്ന് ചോദിക്കും. കാല, അപ്പൊ അയാൾ ആവേശത്തോടുകൂടി പറയും, തഅല്ലംതുൽ ഇൽമ, ഞാൻ ഇൽമ നേടി. വഅല്ലംതുഹു, ഞാൻ ആ ഇൽമ പഠിപ്പിച്ചു. വഖറഅതു ഫീക അൽ ഖുർആൻ, നിന്റെ മാർഗത്തിൽ ഞാൻ ഖുർആൻ ഓതി. അവൻ പറയും, ഞാൻ ശരിയാണ്, ആ ഇൽമൊക്കെ ഞാൻ നേടിയിട്ട്, ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ ഒരുപാട് ആൾക്കാർക്ക് ആ ഇൽമ പകർന്നു കൊടുത്തിട്ടുണ്ട്, ഞാൻ ഖുർആൻ നന്നായി ഓതാറുണ്ട്, നല്ല കാര്യമാണ് എന്നൊക്കെ അള്ളാഹിനോട് പറയും. അള്ള പറയും, കാല കഥബത്ത, നീ നുണ പറഞ്ഞു. വലാക്കിന്നക്ക തഅല്ലംത ഇൽമ ലിയുഖാല ആലിം, നീ ഇൽമ നേടിയത് ആലിം എന്ന പദവിക്ക് വേണ്ടിയാണ്, ആലിം എന്ന് പറയപ്പെടാൻ വേണ്ടിയാണ്. വഖറഅത ഫിൽ ഖുർആൻ, ഖുർആനിൽ നീ പാരായണം ചെയ്തത് ലിയുഖാല ഹുവ ഖാരി, അവൻ ഖാരി ആണ് എന്ന് കേൾക്കുന്നതിന് വേണ്ടിയാണ്. ഫഖദ് ഖീൽ, പിന്നീട് പറയപ്പെടും. സുമ്മ അമറബിഹി, അവന്റെ പേരിൽ കൽപ്പനയുണ്ടാകും. ഫസുഹിബ അലാ വജ്ഹിഹി ഹത്താ ഉൽഖിയ ഫിന്നാർ, അങ്ങനെ അവൻ മുഖം നിലത്ത് കമഴ്ത്തി വലിച്ചിഴക്കപ്പെടും, നരകത്തിൽ എറിയപ്പെടുന്നതുവരെ. അതായത് കാലിന് പകരം മുഖം, മുഖം കൊണ്ട് നടക്കുക, മുഖം വലിച്ചയച്ച് ചങ്ങലയിൽ ബന്ധിച്ച് കൊണ്ടുപോയിട്ട് മുഖത്ത് വലിച്ചയച്ച് കൊണ്ടുപോയിട്ട് കാലിന്റെ സ്ഥാനത്ത് മുഖം വെച്ച് തല കുത്തിവെച്ച് ചങ്ങലയിൽ പിടിച്ച് വലിച്ചു കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, നരകത്തിലേക്ക് വലിച്ചെറിയും. ആരായി വലിച്ചെറിഞ്ഞത്? അപ്പൊ ഈ ഒരു ഹദീസ് തന്നെ, അപ്പൊ ഖുർആൻ നന്നായി പഠിച്ച് മതവിജ്ഞാനം നേടിയ ഒരാൾ പരലോകത്ത് ശൂന്യനായി പോവാണ്. എന്താ പറ്റിയത്? അയാളത് ആഹ്റത്തിലേക്ക് എത്തിക്കാൻ നേരത്തെ ഇബ്ലീസ് അയാളെ വഴിതെറ്റിച്ചു. അയാളുടെ ദുനിയാവിലെ പ്രശസ്തിയാണ് അത് മുഖേന മോഹിച്ചത്. അതുകൊണ്ട് അയാൾ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു എന്നാണ് സ്വഹീഹ് മുസ്ലിമിലെ ഏറ്റവും അവസാന അധ്യായങ്ങളിൽ കാണുന്ന ഈ ഹദീസ്. മറ്റൊരു ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അയൽ അറബ്, ഈ മരണവാർത്ത വിളിച്ചു പറയാം, മരിച്ച ആളുകളുടെ ഗുണഗണങ്ങൾ ഇങ്ങനെ എണ്ണി പറയാം, അയാളെ തറവാട് പറയാം, കുടുംബ മഹിമകൾ പറയാം, അങ്ങനെ സ്വഭാവമായിരിക്കുന്നുണ്ട് അറബികൾക്കുണ്ട്. അവരോട് പറഞ്ഞു, അഖവഫു മാ അഖാഫു അലൈക്കും അശ്ശിർക് വശഹവത്തുൽ ഖഫിയ, ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്ന ഏറ്റവും പേടിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും പേടിയുള്ള രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ശിർക്ക്, രണ്ട് വശഹവത്തുൽ ഖഫിയ, ഗോപ്യമായ മോഹം, പുറത്ത് കാണിക്കൂല, അകത്തുള്ള മോഹം. അകത്ത് ചില മോഹം ഉണ്ടെന്ത്, എന്റെ സംഗതി പുറത്തു വരണം, അല്ലെങ്കിൽ എന്റെ കുടുംബത്തെ പറ്റി. മരിച്ച ആളെ കുറിച്ചാണ് പറയുന്നെങ്കിലും അയാൾ അയാളെ കുറിച്ചും അയാളുടെ തറവാടിനെ കുറിച്ചുള്ള മഹത്വം പുറത്തു വരണമെന്നാണ് എന്ത് ചെയ്യുന്നത്, ആഗ്രഹിക്കുന്നത്. ഇബിൻ ലസീർ പറഞ്ഞു, ഇന്ന ഷഹ്വത്തുൽ ഖഫിയ, ഈ ഹദീസിൽ വന്ന ഷഹ്വത്തുൽ ഖഫിയ എന്ന് പറഞ്ഞാൽ ഹുബ്ബു ഇത്തിലായി നാസി അലൽ അമൽ, ഒരമൽ ചെയ്യുമ്പം അത് ജനങ്ങൾ കാണണം, മനസ്സിലാക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. ചെയ്യുന്ന അമൽ ജനങ്ങൾ അറിയണം. നമ്മൾ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനം മറ്റുള്ള ഒരാൾ കാണണം എന്ന് ചിന്തിച്ചാൽ അതാണെന്ത്, പിന്നെ ഷഹ്വത്തുൽ ഖഫിയ, മനസ്സിലായില്ലേ? അതാണ്. അപ്പോൾ നമുക്ക് ഇസ്ലാമിക പ്രവർത്തനം നടത്തിയാലും പോരാ, അത് പിന്നെ വാർത്തൊറുക്കണം, പോസ്റ്റ് ഒട്ടിക്കണം, എല്ലാവരും അറിയിക്കണം, കൊടുത്താൽ എന്തേയുള്ളൂ, എന്നിട്ട് സമാധാനം ഉണ്ടാവും. എന്താ സമാധാനം? അത് പ്രസ്ഥാനത്തിനല്ല, എനിക്കല്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ നമുക്ക് പിന്നോട് നോക്കിയാൽ അറിയാം, അവർ നോക്കുന്നത് ആരൊക്കെ ഫോട്ടോ ആണ് വന്നത്, എന്തുകൊണ്ട് എൻ്റെ ഫോട്ടോ ബാക്കിലായത്, മറ്റേ ഫോട്ടോ തന്നെ ഉണ്ടായത്, എന്നിട്ട് അതിനെപ്പറ്റിയുള്ള അങ്കലാപ്പും അസ്വസ്ഥതയും ഇബ്ലീസ് എന്ത് ചെയ്യും, ഉണ്ടാക്കി കൊടുക്കും. പണിയെടുത്തതൊക്കെ ഞാൻ പുറത്ത് ഫോട്ടോ വന്ന അയാളത് എന്നൊക്കെ ചിന്തിച്ച് ഇബ്ലീസ് എന്ത് ചെയ്യും, ഈ വിഷയത്തൊക്കെയാണ് മാറ്റിക്കൊണ്ടുപോകും. നന്നായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് അതിന് അശഹവത്തുൽ ഹഫിയ, ഗോപ്യമായ മോഹം എന്ന് പറഞ്ഞാൽ അതെന്താണ്, നമ്മുടെ നന്മ ബഹുജനങ്ങൾ അറിയണം എന്നുള്ള ആ ഒരു ആഗ്രഹം. അത് പുറത്ത് പ്രകടിപ്പിച്ചോളണമെന്നില്ല, പക്ഷെ അകത്തത് ഉണ്ടാകും. അത് നമ്മുടെ അകത്ത് വരുന്നതിനെ സൂക്ഷിക്കണം. ഇൽമു നേടുന്ന വിഷയത്തിൽ പ്രത്യേകം അത് ശ്രദ്ധിക്കണം. ഒരിക്കൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാൻ അന്നഹു ആതബ ഉബയ്യൻ ഇന്ദമാ റഅന്നാസ യംശൂന ഖൽഫഹു ഫനഹറഹു വസജറഹു. ഉബയ്യ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഒരു സംഘം ആളുകൾ അദ്ദേഹത്തിന്റെ പിന്നാലെ നടന്നു വരുന്നത് കണ്ടപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ആക്ഷേപിച്ചു, ശകാരിച്ചു. കുഫാൻഹാദ, ഈ പരിപാടി നീ നിർത്തണം. ഏത് പരിപാടി? നീ പോകുമ്പോഴൊക്കെ കുറച്ച് ശിങ്കിടികളെയും കൊണ്ടുവന്ന പരിപാടി നിർത്തണം. ഫൈനഹ ഫിത്നത്തുൻ ലിൽ മത്ബൂഉ മദല്ലത്തുൽ ഇത്താബിയാണ്. അത് പിന്നാലെ വരുന്ന ആൾക്ക് അപമാനമാണ്, ഒരാളെ ബാക്കിലിങ്ങനെ നടക്കുന്നതിന് അയാൾക്ക് മോശമാണ്, മുന്നിൽ പോകുന്ന ആൾക്കൊരു ഫിത്നയാണ്. എന്റെ പിന്നാലെ വരാൻ കുറെ ആളുണ്ടല്ലോ എന്നുള്ളത്, അതുകൊണ്ട് ഈ വ്യക്തി കേന്ദ്രീകൃതമായി ഉണ്ടാകുന്ന കൂട്ടായ്മകൾ സ്വാഭാവികമായിട്ടും എന്താണ്, അത് ഏത് സമയത്തും അങ്ങനെ ഉണ്ടാകണം എന്നൊരാൾ ആഗ്രഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വരുന്ന എങ്ങോട്ടാണ്? പിന്നെ നേരത്തെ പറഞ്ഞ അഷഹുവത്തുൽ ഖഫിയ, അതാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിന്റെ കൂടെ എപ്പോഴും നിന്റെ പിന്നാലെ ഒരു സംഘം ഉണ്ടാകണമെന്ന് നീ ഒരിക്കലും അത് നീ ആ പരിപാടി നിർത്തണം. കുഫാൻ ഹാദാന്ന് പറഞ്ഞു, നീ എന്ത് ചെയ്യണം, അത് നിർത്തിവെക്കണം. നിനർത്ഥം ഏതെങ്കിലും ഷെയ്ഖിനടുത്ത് ക്ലാസ്സിന് വരുന്നത് അടച്ചിട്ടുണ്ടെന്നോ, നിന്റെ അടുത്ത് ആരും ക്ലാസ്സിന് വരുന്നത് ഷെയ്ഖ് പറയണമെന്ന് പറഞ്ഞ അർത്ഥമല്ല. അത് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, അതില്ലെങ്കിൽ അയാൾക്ക് അസ്വസ്ഥതയുണ്ട്. ഞാൻ വരുമ്പോഴൊക്കെ എന്നെ സ്വീകരിക്കാൻ, എന്റെ കാര്യം ചെയ്യാനൊക്കെ നോക്കി നടക്കാൻ, കൂടെ വരാനൊക്കെ എപ്പോഴും ആള് വേണം എന്ന് ആഗ്രഹിക്കുകയും അത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ആളുകൾ, അതൊരിക്കലും ഇഖ്ലാസുള്ള ഒരു താലിബുൽ ഇൽമിന് യോജിച്ചല്ല. നമ്മുടെ ഇൽമിന്റെ പേരിൽ നമുക്ക് വേണ്ടി സേവ ചെയ്യാൻ എല്ലാവരും ഇങ്ങനെ വരണം എന്നൊരിക്കലും ചിന്തിക്കാൻ പാടില്ല. മൻ റാ അല്ലാഹു ബി വമൻ സമ്മ അല്ലാഹു ബി, ഒരാൾ തന്നെ കാണിച്ചു കൊടുത്താൽ അള്ളാഹു തന്നെ അയാൾ കാണിച്ചു കൊടുക്കും. ഒരാൾ തന്നെ കേൾപ്പിച്ചു കൊടുത്താൽ അള്ളാഹു തന്നെ അയാൾ കേൾപ്പിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? കാണിക്കാൻ വേണ്ടി ഒരാൾ ഒരു കാര്യം ചെയ്താൽ എല്ലാവരും കാണും, കാണുന്ന അവസ്ഥ ഉണ്ടാക്കി അല്ല അയാളെ സന്തോഷിപ്പിക്കും. പക്ഷെ അത് ദുനിയാവിൽ തീർന്നു, ആ അമലവിടെ എത്തൂല, ആഹ്റത്തിൽ പ്രതിഫലത്തിനെത്തൂല, അള്ളാഹുവിലേക്ക് ഉയരുകയില്ല. സുന്നത്തിന് വേണ്ടി, കേൾവിക്ക് വേണ്ടി, പ്രസിദ്ധിക്ക് വേണ്ടി ഒരാൾ പണിയെടുത്താലോ അയാൾക്ക് കേൾവി കിട്ടും, അയാളെ പറ്റി എല്ലാവരും നല്ല അഭിപ്രായം പറയും, കൊള്ളാം എന്ന് പറയും. പക്ഷെ ആ അമലെന്ത് ചെയ്യില്ല, തലക്ക് മീതെ ഉയരൂല. അതാണ് ഈ ഷഹുവത്ത് ഒരു മുസീബത്താണ്. ഏത്? പ്രശസ്തി മോഹം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു കൽബിന് നല്ല സ്ഥൈര്യം നൽകിയ ആളുകൾക്ക് മാത്രമേ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ. അവരുടെ കൂടെ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്ക് ഒരേ ശാന്തത ഉണ്ടാവും. മറ്റുള്ള ആളുകൾ കൂടെ വരുന്ന ആളുകൾ കൂടെയും കുറേയും ചെയ്യുന്ന ശാന്തത പോവും. ഏത്? ദുനിയാവിന് വേണ്ടി പണി എടുക്കുന്ന ആൾക്കാർ. അപ്പോൾ അതാണ് അവസാനം, ഒറ്റപ്പെട്ട ആൾ മാത്രമേ ഉള്ളെങ്കിലും പതിനായിരക്കണക്കിന് ആളുകൾ, മനസ്സിലായില്ലേ, ഇമാം ബുഖാരിയുടെ സദസ്സിലൊക്കെ 5000 ആളുകൾ മുതൽ 10,000-15,000 ആളുകൾ വരെയൊക്കെ വന്ന് സദസ്സ് പഠിച്ച കാലഘട്ടമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ഇൽമിന്റെ സദസ്സിൽ ഒരാൾ പോലും ഇരിക്കാത്ത ദിവസം ഉണ്ടായിട്ടുണ്ട്. ഇരിക്കാൻ ആളില്ലാത്ത, അത്രയും പല കാരണങ്ങളാൽ ഒറ്റപ്പെട്ടു പോയ സാഹചര്യം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അവസാന കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന വെച്ചാൽ, അപ്പൊ അതൊന്നും ചെയ്യരുത്. നമ്മുടെ ഇൽമ് നേടുകയോ നൽകുകയോ ചെയ്യുന്ന വിഷയത്തിന് ആധാരമായി വർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ചില ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൽ മൂന്നാളെ ഞാൻ വായിക്കാം. ഇതില് പിന്നെ അയ്യൂബ്, ഷെയ്ഖ് അയ്യൂബ് സഖ്തിയാനി റഹ്മഹുല്ലാ, അദ്ദേഹം പറയാണ്, കാല ഷുഅബ പറഞ്ഞു, അദ്ദേഹത്തിന്റെ തർജുമയിൽ ഷുഅബ പറയാണ്, ആര്, അയ്യൂബ് സഖ്തിയാനയുടെ ജീവചരിത്രം എഴുതിയപ്പോൾ ഷുഅബ പറയാണ്, ചരിത്രകാരൻ ജീവചരിത്രകാരൻ പറയാണ്, കാല അയ്യൂബ്, അയ്യൂബ് പറഞ്ഞു, ഉദുക്കിർത്തു വല ഉഹിബ്ബു അൻ ഉദുക്കർ, എനിക്ക് പ്രശസ്തി കിട്ടിപ്പോയി, ഒരിക്കലും ഈ പ്രശസ്തി ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എനിക്കെന്താണ്, ആളുകൾ ഞാൻ അവിടെ ചെന്നാലും ആളുകൾ അയ്യൂബ്, ഷെയ്ഖ് അയ്യൂബ് അല്ലേ എന്ന് പറയുന്നു, ഞാൻ അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് അദ്ദേഹം പറയാറുണ്ട്. അദ്ദേഹം ഉള്ളിൽ അദ്ദേഹത്തിന്റെ സ്വകാര്യത്തിൽ പറയുന്ന കാര്യം പിന്നെന്തിനാണ്, അദ്ദേഹത്തെ കണ്ട ഒരാൾ രേഖപ്പെടുത്തിയാണ്. ഷുഅബ് തന്നെ അദ്ദേഹത്തെ കുറിച്ച് റുബ്ബമാ ദഹബത്മ അയ്യൂബ് ലി ഹാജത്തിൻ, ചിലപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പുറത്തു പോകുമ്പോൾ ഫലാ യദാഇനി അംശി മാഹു, കൂടെ വരാൻ സമ്മതിക്കൂല, നീ എന്റെ കൂടെ വരണ്ടെന്ന് പറയും, മനസ്സിലായില്ലേ. എന്നിട്ട് വയഹ്റുജു മിൻ ഹാഹുന വഹാഹുന, അദ്ദേഹം അതിൽ പോയി ഇതിലെ പോയി പല ഊടുവഴികളിലൂടെ ഒക്കെ പുറത്തു വരുന്നതാണ്. എന്തിനാലഹു, അദ്ദേഹം ഫിത്തനയിൽ പെടാതിരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ അയ്യൂബ് വന്നു തന്നെ ആൾക്കാർ കൂടാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ആളുകൾ ശ്രദ്ധിക്കാത്ത വഴിയിലൂടെ അദ്ദേഹം യാത്ര ചെയ്യാറുണ്ട്. കൂടെ എന്നെ പോലും എന്ത് ചെയ്യാറില്ല, നടക്കാൻ പലപ്പോഴും പിന്നെ സമ്മതിക്കാറുണ്ടായിരുന്നില്ല എന്ന് പിന്നെ സിയറും അയലാമിൻ നുബലയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹമ്മാദ് പറയാം, കുന്തു അംശി മാഹു ശൈഖ് അയ്യൂബിന്റെ കൂടെ ഞാൻ നടക്കാറുണ്ട്. ഫയഹുദു ഫി തുറുഖൻ ഇന്നിയിലെ ആജബ് കൈഫ, ചില സമയത്ത് അദ്ദേഹം സ്വീകരിക്കുന്ന വഴി കണ്ട് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ഫിറാറമെന്ന ജനങ്ങളെ പേടിച്ചിട്ട്, ആളുകളെ പേടിച്ചിട്ട്, മനസ്സിലായില്ലേ, അന്യുക്കാല ഹാദ അയ്യൂബ്, വഴിയെ പോകുന്ന ആളുകൾ പറയും ഇത് അയ്യൂബ് ആണല്ലോ എന്ന് പറയും. അത് പേടിച്ചിട്ട് എന്ത് ചെയ്യും അദ്ദേഹം, ഊടുവഴികൾ സ്വീകരിക്കും. നേരത്തെ പറഞ്ഞ അതേ വാചകം തന്നെ സ്വീകരിക്കാറുണ്ടായിരുന്നു, അതുവഴി ഇതുവഴി നടക്കുന്നു എന്ന അതേ വിഷയം തന്നെ. ബിഷ്ർ ബിൻ ഹാരിസ് പറഞ്ഞു, മത്തഖല്ലാ മൻ അഹബ്ബ ശുഹറത്ത, മത്തഖല്ലാഹ മൻ അഹബ്ബ ശുഹറത്ത, ശുഹറത്ത് ഇഷ്ടപ്പെടുന്ന ആൾക്ക് തക്വ ഉണ്ടാവില്ല, പ്രശസ്തി മോഹിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിനെ സൂക്ഷിക്കാൻ കഴിയില്ല. ഇതൊക്കെ ഒക്കെ സിയറ അയലാമിൻ നുബലയിൽ നിന്നാണ് വായിക്കുന്നത്. പിന്നെ നിങ്ങൾ നിസ്കരിച്ചിട്ട് വായിക്കും ബാക്കി ഇൻഷാല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാ. ഖാല ബിശ്ർ ബിൻ ഹാരിസ്, മത്തഖല്ലാഹ മൻ അഹബ്ബ ശുഹറ, പ്രശസ്തി മോഹമുള്ളവർ അല്ലാഹുവെ സൂക്ഷിക്കുന്നില്ല എന്ന് ബിശ്ർ ബിൻ ഹാരിസ് പറഞ്ഞു. ഇമാം അഹമ്മദ് റഹ്മഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഉരീദു അൻ അഖൂന ഫി ശാബി ബി മക്ക ഹത്ത ലഊറഫ് വഖദ് ബുലീതു ബിശ്ശുഹറ, ഞാൻ പ്രശസ്തി കൊണ്ട് പരീക്ഷണത്തിന് വിധേയനായിട്ടുണ്ട്, അതുകൊണ്ട് ആളുകൾ എന്നെ തിരിച്ചറിയാത്ത വിധം മക്കയുടെ ഒരു താഴ്വാരത്തിലായിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ആളുകളൊന്നുമില്ലാതെ ശ്രദ്ധിക്കാത്തൊരു സ്ഥലത്ത് താമസിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇമാം അഹമ്മദ് റഹിമഹുള്ളയുടെ അരികിൽ ഒരിക്കൽ അദ്ദേഹത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നു, ഇമാം അഹമ്മദ് വരണം എന്ന് ആവശ്യപ്പെടുന്നു ഒരു വിഷയത്തിൽ എന്ന് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലൈത്തഹു ലാ യകൂണു ഇസ്തിദ്റാജ, ആ വിളി ഒരു ഇസ്തിദ്റാജ് ആകാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരു സമൂഹത്തിന് ശിക്ഷ ഇറക്കുന്നതിന് തൊട്ടു മുമ്പ് കൊടുക്കുന്ന സുഖാവസ്ഥ. ഒരു സമൂഹത്തിൽ ആഡംബരവും ആസ്വാദനവും നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ശിക്ഷ വരും. ഒരു സമൂഹത്തെ ശിക്ഷിക്കാനുള്ള തീരുമാനിച്ചാൽ അവർക്ക് എല്ലാ സന്തോഷത്തിനും ആഹ്ലാദത്തിനും ഹറാമിനുമുള്ള അവസരം അല്ലാണ്ട് കൊടുക്കും. അപ്പൊ ആ സമയത്ത് ആളുകൾക്കുള്ള പ്രശസ്തിയും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, കൊടുക്കും. അപ്പോഴാണ് അള്ളാന്റെ ശിക്ഷ തൊട്ട് പിറകിൽ അവരങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് അള്ളാന്റെ ശിക്ഷ വന്നിറങ്ങുന്നത്. അതിനാണ് ഇസ്തിദ്റാജ്, ശിക്ഷയുടെ ആദ്യപടി. അത് ഒരു ഇസ്തിദ്റാജ് ആകാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വഖാല മറത്തൻ യുഖാതിബു തിൽമീദഹു ലമ്മാ ബല്ലഗഹു മദഹന്നാസ്, ഒരു വിദ്യാർത്ഥി ജനങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് മദഹ് പറഞ്ഞൊരു കാര്യം, നല്ല അഭിപ്രായം അദ്ദേഹത്തെ അറിയിച്ചപ്പോൾ ഇമാം അഹമ്മദ് പറഞ്ഞു, യാ അബാബക്കർ ഇദാ അറഫ റജുലു നഫ്സഹു ഫമാ യൻഫഉഹു കലാമുന്നാസ്, ഒരാൾ ആരാണ് എത്രത്തോളമാണ് എന്ന് അയാൾ സ്വയം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളെക്കുറിച്ച് അയാൾക്ക് ജനങ്ങളുടെ വാക്ക് ആവശ്യമില്ല. എന്നെപ്പറ്റി ജനങ്ങൾ പറയാനും അറിയാനും കേട്ടിരിക്കേണ്ട, അതാണ് ജനങ്ങൾ എന്നെക്കുറിച്ച് പറയുന്നത് നീ എന്ത് ചെയ്യേണ്ട, എന്നോടൊന്ന് പറയണ്ട, മനസ്സിലായില്ലേ. എന്നെക്കുറിച്ച് ഞാൻ തന്നെയാണ് അറിയേണ്ടത്, നിങ്ങൾ ഓരോരുത്തരെ കുറിച്ചും ഓരോരുത്തരുമാണ് അവനവനടത്തി, നിങ്ങൾ ഇന്നിടത്തൊക്കെ എത്തിയിട്ടുണ്ടെന്ന് മറ്റുള്ളവരെല്ലാം എന്ത് ചെയ്യേണ്ടത്, പറയേണ്ടത്. ഓരോരുത്തരും തന്നെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളുടെ കലാമിന് പ്രയോജനമില്ല എന്ന് പറഞ്ഞ അദ്ദേഹം അതിനെ നിസ്സാരവൽക്കരിച്ചായിട്ട് കാണാൻ സാധിക്കും. മറ്റൊരിക്കൽ അദ്ദേഹം ജനങ്ങൾ അതേപോലെ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളൊന്ന് കാണണം എന്ന ആളുകൾ പറയുന്നത് അതേപോലെ അല്ലാഹ അല്ലായ ജഅലന മുറായീൻ, ആളുകളെ കാണിക്കാൻ വേണ്ടി റിയാ കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്താതിരിക്കാൻ ഞാൻ ചോദിക്കുന്നു, യാചിക്കുന്നു. ആളുകൾ കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പം റിയായിൽ നിന്ന് കാവൽ ചോദിച്ചു. ഇതാണ് പിന്നെ രണ്ടാമത്തത്. ഒന്നാമത്തെ എന്താ പറഞ്ഞ ഫസാദു നിയ്യ, മോശമായ നിയ്യത്ത്. രണ്ടാമത്തെ കാര്യം അശുഹറ വതഹുബ്ബു ശുഹ്റത്തി വതസദ്ദു, ശുഹ്റത്തിനോടും അതേപോലെ തന്നെ തസദ്ദുറിനോടുമുള്ള ആഗ്രഹം. നമ്മളൊക്കെ വിശേഷിച്ചതാണ് അൽ മുഅവ്വിഖു സാലിസ്, മൂന്നാമത്തെ തടസ്സം. അത്തഫ്രീഖു ഫി ഹലഖാത്തിൽ ഇൽം, ഇൽമിന്റെ ഹലഖകളിൽ വീഴ്ച വരുത്തൽ. തഫ്രീഖുന തഖ്സീർ, ഇഹ്മാൽ, അവഗണിക്കുക അല്ലെങ്കിൽ കുറയ്ക്കുക. തഫ്രീഖു അത്തഫ്രീഖു ഫറത്ത, അന ഫറത്തുക്കും എന്നല്ല ഫറത്ത്, ഫറത്ത ഫരത്തു തഫ്രീത്ത്, വീഴ്ച വരുത്തൽ. ഫി ഹലഖാത്തിൽ ഇൽം, ഇൽമിന്റെ സദസ്സുകളിൽ വീഴ്ച വരുത്തുക എന്ന് പറഞ്ഞാൽ ഹൽഖാത്തിൽ ഇൽമ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതന്നെ നമ്മളിങ്ങനെ പഠിക്കാൻ വേണ്ടിയിരിക്കുന്ന സദസ്സനാണ്, എന്താ പറയാ, അതിൽ വീഴ്ച വരുത്തുക. അത്തരം സദസ്സുകൾ നമുക്ക് പങ്കെടുക്കാവുന്നുണ്ടെങ്കിലും അതിൽ പോവാതിരിക്കാം, അതൊരു തടസ്സമാണ്. ഒരു ഹൽഖയിൽ വന്നിരിക്കാൻ എന്താണ് അയാൾക്ക് പിന്നെ താല്പര്യം ഉണ്ടാവില്ല, പഠിക്കണം നല്ല മോഹം ഉണ്ടാവും, അതിനുള്ള അവസരം വന്ന അയാൾ എന്ത് ചെയ്യില്ല, ഉപയോഗപ്പെടുത്തല്ലോ, വീഴ്ച വരുത്തും. തഫ്രീത്ത്, അതിലയാള് വീഴ്ച വരുത്തുക. തഖ്സീർ നടത്തണം, ചുരുക്കുക. വല്ലപ്പോഴും ഏതെങ്കിലും പേരിനൊരു ആൾക്കാർ പോയിരിക്കും, ഇരുന്നാൽ തന്നെ മുഴുവനിരിക്കൂല, അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവം. അപ്പം മനസ്സറിഞ്ഞ് ഒരു പഠന സദസ്സിൽ പൂർണ്ണമായിട്ട് ഇരിക്കാൻ കഴിയാതിരിക്കുക എന്നുള്ള എന്താണ് ഒരു തടസ്സമാണ്. കാന സലഫുന യഖൂലൂൻ അൽഇൽമു യുതാ വലാ യഅതി, ഇൽമ് അന്വേഷിക്കപ്പെടേണ്ടതാണ്, വരപ്പെടേണ്ടതാണ്, അതൊരിക്കലും വരികയില്ല. നമ്മളിരിക്കുന്നിടത്ത് ഇൽമ് ഇങ്ങോട്ട് വരില്ല, ഇൽമുള്ള സദസ് നമ്മൾ അങ്ങോട്ട് പോകണം. അൽ ഇൽമു യുതാ, ഇൽമിന്റെ അരികിലേക്ക് എല്ലാവരും ചെല്ലണം. വലായ എത്തി, ഇൽമ് നിങ്ങളുടെ അരികിലേക്ക് വരികയില്ല എന്ന് സലഫുകൾ പറയാറുണ്ട്. അപ്പോൾ ഇൽമ് എവിടെയാണോ കിട്ടുക, അവിടേക്ക് പോകാനുള്ള, അവിടെ ചെന്നിരിക്കാനും കഴിച്ചു കൂട്ടാനുമുള്ള അവസരങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, പാഴാക്കി കളയും. അവസരങ്ങൾ ഉണ്ടാവും, പക്ഷെ നമ്മളത് പാഴാക്കും. വഹുക്കലന നഖൂൽ ഇന്നൽ ഇൽമ അൽആന യതി വലാ യുതാ, ഇന്ന് പറയാൻ നല്ലത് ഇൽമ് വരണം, ഇൽമിന്റെ അടുത്തേക്ക് പോകാൻ വയ്യ, ഇൽമ ആണെങ്കിൽ എന്റെ വീട്ടിലേക്ക് വരട്ടെ എന്നിട്ട് ഇരിക്കാനല്ല. ഇന്ന് നമ്മൾ തിരുത്തി പറയണമെന്നാണ് ശേഖ് പറയുന്നത്. ഇന്ന് ആളുകളുടെ സ്വഭാവം എന്താണ്, അവർക്ക് സ്വർഗത്ത് പോകാൻ അവരെ നരകത്ത് രക്ഷപ്പെടുത്താനുള്ള ഇൽമ നമ്മൾ അവിടെ കൊണ്ടുപോയി കൊടുക്കണം എന്നാണ് ഇന്ന് തിരുത്തി പറയണമെന്നാണ് ശേഖ് പറയുന്നത്. അല്ല ആന എത്തി വലായ യുത്താണ്, ഇന്ന് ഇൽമ വരട്ടെ, അതിനടുത്ത് അങ്ങോട്ട് പോകാൻ എനിക്ക് സാധ്യമല്ല. ഇല്ലാമിനൽ ഖലീൽ, കുറച്ച് ആളുകൾ ഒഴികെ, ന്യൂനപക്ഷം മാത്രമേ ഇൽമിനെ തെരഞ്ഞു പോകുന്നുള്ളൂ. فحلقات العلم التي تعقد والدروس التي تقام സംഘടിപ്പിക്കപ്പെടുന്ന ഇൽമിന്റെ സദസ്സുകൾ, അതേപോലെ തന്നെ ദർസുകൾ, ഇല്ലം നസ്തഗില്ലഹ, അത് നാം പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ, ഫസൗഫന അല്ലാഹു അസാബി അന്നദം ഫീമാ ബാദ്, പിന്നീട് വിരൽ കടിക്കേണ്ടി വരും, ഖേദത്തിന്റെ വിരൽ കടിക്കുന്നു. ഇന്ന് ഇൽമിന്റെ സദസ്സുകളെ കുറിച്ച് കേൾക്കുമ്പം അത് ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ നാളെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഖേദിച്ച് വിരൽ കടിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? വലാ തഹീനമന്ദം, ആ ഖേദ സമയത്ത് അത് പ്രയോജനപ്പെടില്ല, ഖേദിച്ചുകൊണ്ട് കാര്യമുണ്ടോ? നാളെ ഖേദിച്ചിട്ട് എനിക്ക് ഇൽമിനെ സദസ്സ് ഉപയോഗപ്പെടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫലമില്ലാത്തൊരു സാഹചര്യം വരും. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇൽമിന്റെ സദസ്സിന് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ സവിശേഷതകൾ വെറുതെയല്ല. വഹാദിഹിൽ അലഖാത്തു ലൗലം യകുൻ ഫീഹാ ഇല്ല, ഇൽമിന്റെ സദസ്സുകളിൽ ഇതല്ലാതെ മറ്റൊന്നും കിട്ടില്ല. എന്തെല്ലാം കിട്ടും? അന്നസ്സക്കീനത്ത തൻസിലു അലാ ഹാദിരിഹ, അവിടെ ഹാജരായവർക്ക് അള്ള ശാന്തി നൽകും. അപ്പൊ ശാന്തി അല്ലാതെ വേറെ നോടൊന്നും കിട്ടൂല. വറഹ്മത്തു തഹ്ഷാഹും, കാരുണ്യം അവരെന്ത് ചെയ്യും, വലയം ചെയ്യും. വൽ മലായിക്കത്തു തഹഫുഹും, മലക്കുകൾ അവരെ പൊതിയും. വഖബില ദാലിക, അതിനെല്ലാം മുമ്പ്, യദുഖുറുഹുമുല്ലാ ഫീമൻ ഇന്ദ, അവരെ കുറിച്ച് അള്ളാഹു അവന്റെ അരികിലുള്ളവരോട് മലക്കുകളോട് സംസാരിക്കും. ലക്കാന ദാലിക കാഫിയൻ ഫീ ഹുദൂരിഹ, ഒരു ഇൽമിന്റെ സദസ്സിൽ വന്നാൽ അത് തന്നെ നമുക്ക് കിട്ടിയാൽ ധാരാളമാണ്. ഫകൈഫകാന ഇദാ സാഹിബ് ലഹലഖത്തി സയ്ഹല, അതിനു പുറമെ അവിടെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുകയും അത് പകർത്തുകയും അത് മറ്റുള്ളവരെ എത്തിച്ചേർക്കുകയും ചെയ്താലോ? ബിഫൗസൈനി, ഇയാൾക്ക് രണ്ട് നേട്ടമുണ്ട്. ബി തഹ്സീലുൽ ഇൽമി, ഒന്ന് ഓരോ ഇൽമും എന്തെല്ലാം നേട്ടം തരുമോ ആ ഇൽമും, ഒബിൽ അജ്റുൽ ഉഖറവി, ഉഖറവിയായിട്ടുള്ള പ്രതിഫലം. ഇങ്ങനെ രണ്ട് ഗുണങ്ങൾ നമുക്ക് എന്തുണ്ടാവും? ഇൽമിന്റെ സദസ്സിൽ ലഭിക്കും. ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിലാണിത് പറഞ്ഞത്, നമുക്ക് മനസ്സിലായി. പിന്നെ അൽ മുഅവ്വി ഖുറാബിർ, നാലാമത്തെ തടസ്സം, അത്തദറു ബിക്കസറത്തിൽ അഷ്ഗാൽ. അത്തദറു പുള്ളിയുള്ളതാല്, തദറു ദരിയത്തിലെ തടസ്സം, തദറു ഐൻ ദരിയത്ത് എന്ന് പറഞ്ഞ ബാരിയർ, തടസ്സം. ബിക്കസറത്തിൽ അഷ്ഗാൽ, തിരക്ക്. അഷ്ഗാൽ അഷ്ഗുൽ, ജോലി, ജോലി തിരക്ക് കാരണം. കസറത്തുൽ അഷ്ഗാൽ, ജോലിയുടെ ആധിക്യം കാരണം തടസ്സം വരാം. എന്ത്? പഠിക്കണം നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ വീട്ടിലെ കാര്യം വേണ്ടേ നോക്കാം. ആരും പറയും നോക്കണ്ട അറിയോ? ഉമ്മാനെ നോക്കണ്ട, വാപ്പാനെ നോക്കണ്ട, മക്കളെ നോക്കണ്ട, ഭാര്യയെ നോക്കണ്ടെന്ന് ആർക്കും പറയാൻ പറ്റൂ? അങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യാം? അതാണ് ഇൽമിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടസ്സം. തദറുബി കസറത്തിൽ അഷ്ഗാൽ, ജോലി തിരക്ക്, ജോലിയുടെ ആധിക്യം കൊണ്ടുള്ള തടസ്സം. ഹാദൽ ഉദുറു ജാലഹു ഷൈത്താൻ ഹാജിസ മനിയ, ഇൽമിനെ തടസ്സമായിട്ട് ഈ ഒരു ഇളവ്, ഈ ഒരു ഉദുർ ഷൈത്താൻ വെച്ചിരിക്കുകയാണ്. ഷൈത്താൻ അവർക്കിത് അലങ്കാരമാക്കി തോന്നിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അത് വിശദീകരണം അർഹിക്ക ആവശ്യമുള്ള കാര്യമല്ല, നമുക്ക് മനസ്സിലായി. ദുനിയാവിന്റെ കാര്യം വേണ്ട എന്നല്ല, പക്ഷേ ഒന്ന് ദുനിയാവ് അത് കഴിഞ്ഞാൽ പിന്നെ ദുനിയാവ്, അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ദുനിയാവ്, അത് ശരിയല്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുന്ന സമയത്ത് വാങ്ങൊടുത്തു, ഭാര്യ പറഞ്ഞു വാങ്ങൊടുത്തു. അപ്പൊ അദ്ദേഹം വേഗം ഭക്ഷണം കഴിച്ചിട്ട് എന്ത് ചെയ്തു? പള്ളിയിലേക്ക് പോയി. അപ്പം വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം മുന്നിൽ വന്നാൽ പിന്നെ ഭക്ഷണം കഴിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? പോണ്ടത്. പക്ഷെ അദ്ദേഹം ഫൈദാ ഫറഗത്ത ഫൻസബ് എന്ന് പറഞ്ഞു, ഫൈദാ ഫറഗത്ത ഫൻസബ് എന്നുള്ള ആയത്ത് ഭാര്യയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഒരു കാര്യം കഴിഞ്ഞാൽ അടുത്ത കാര്യത്തിലേക്ക് പോകണം. ആദ്യത്തെ കാര്യം ഭക്ഷണം കഴിക്കുക, ദുനിയാവിന്റെ കാര്യം. നീ ഭക്ഷണം കഴിക്കൽ ഇബാദത്താന്ന് പറയണ്ട, ഭക്ഷണം കഴിക്കൽ ഇബാദത്താണ്, പള്ളി പോലെ ഇബാദത്താണ്. ഇത് രണ്ടും തുല്യമായിട്ട് വരുമോ? പലരും ഒന്ന് പെട്ടാണെന്ത്, നമ്മള് പിന്നെ പഠിക്കൽ ഇബാദത്താണ്, പഠിക്കാൻ വേണ്ടി പായ് വിരിച്ചെടുക്കൽ ഇബാദത്താണ്, മൈക്ക് പിന്നെ വെട്ടിക്കൊടുക്കൽ ഇബാദത്താണ്. ആ പൂതിയും വെച്ച് മൈക്ക് കെട്ടാനും പായിരിക്കാൻ നടക്കണ്ട, പോസ്റ്റ് ഒട്ടിക്കാൻ നടക്കണ്ട. പഠിക്കുന്ന ആ പവിത്രത പഠിക്കുന്നതിന് മാത്രമേ ഉള്ളൂ. അതവിടെ ഉണ്ടാകുമ്പോൾ ഇതിനൊക്കെ കൂലിയിട്ടൊന്നല്ലാതെ ഇത് അതിന് തത്തുല്യമായിട്ട് കൂലിയായിട്ട് ആരും വ്യാഖ്യാനിക്കരുത്. അതിനൊക്കെ അതിൻ്റെതായ കൂലിയുണ്ട്, അതൊക്കെ ചെയ്തെടുക്കേണ്ടതാണ്, ഒന്നും സംശയമല്ല. അത് ഇതിന് പകരാവില്ല. ഞാൻ അതൊക്കെ ചെയ്യുന്നുണ്ട്, അവർ പഠിക്കട്ടെ. ഞാൻ കോളേജ് കിട്ടി കൊടുത്തിട്ടുണ്ട്, അവിടേക്ക് പിരിവെടുത്തെടുത്തിട്ടുണ്ട്. പഠിക്കൽ മറ്റുള്ളവർ പഠിക്കട്ടെ എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന രക്ഷപ്പെടില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇന്ന് പലരും ചതിയിൽ പെടുന്നൊരു ചതിയാണ്. എന്ത്? പള്ളിയിൽ പോയി നിസ്കരിക്കൽ കൂലിട്ടുന്ന കാര്യമാണ്. അപ്പൊ ഞാൻ പള്ളി ഉണ്ടാക്കി, പള്ളിക്ക് ചമര് വെച്ചതിന് കല്ല് വെച്ചെടുത്തു, അതൊക്കെ ഇബാദത്തല്ലെന്ന് വെച്ചാൽ അങ്ങനെ ഇബാദത്തിന് നമ്മൾ എന്ത് ചെയ്യരുത്? തരം താഴ്ത്തരുത്. പലരും അതൊക്കെ ഇബാദത്തിന് സഹായകമായ കാര്യം നൽകി കൂലി കിട്ടുന്ന കാര്യമാണ്. പക്ഷേ മഹലായ ഇബാദത്തിനോട് എന്ത് ചെയ്യരുത്? ഇൽമ് നേടുക എന്നുള്ളത് മഹലായ ഇബാദത്താണ്. അതിന് സഹായകമായ ഒത്താശകൾ ചെയ്തെടുത്തു. ഞാനിപ്പോ ഇൽമിന് സഹായിക്കേണ്ടെന്നോ ഇൽമിന് വരുന്ന ആൾക്കാർക്ക് ചോറ് കൊടുക്കേണ്ടതെന്നോ പറഞ്ഞാൽ അർത്ഥമല്ല. ചോറ് കൊടുത്താൽ അത് ഇൽമ് നേടുന്നതിന് പകരം വരാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഇന്ന് പലരും കെണിയിൽ പെട്ടിരിക്കുകയാണ്. പലരും സംഘടനാ പ്രവർത്തനത്തിന്റെ മോഹവലയത്തിൽ പെടാനുള്ള കാരണം എന്താ അറിയോ? ഞങ്ങൾ ഈ പ്രവർത്തനം നടത്തിയാൽ ഈ വലിയ ആലിമൽ അല്ലാമമാരൊക്കെ സ്വന്തമാക്കുന്ന പദവി ഞങ്ങൾക്ക് കിട്ടുന്ന വിചാരം. വെറുതെ വിചാരിക്കാം, പൊട്ട വിചാരം. മനസ്സിലായില്ലേ? അത് വേറെ, ഇത് വേറെ. നന്നായി മനസ്സിലിരുത്തേണ്ട വിഷയമാണ്. അപ്പം ഈ അത് അതാണ്, ദുനിയാവിന്റെ ഒരു കാര്യം കഴിഞ്ഞാൽ അടുത്തത് ആഖിറത്തിന്റെ കാര്യമാവണമെന്ന് അർത്ഥം. നമ്മളോ ദുനിയാവിന്റെ ഒരു കാര്യം കഴിഞ്ഞാൽ ദുനിയാവിന്റെ രണ്ടാമത്തെ കാര്യം, ദുനിയാവിന്റെ രണ്ടാമത്തെ കാര്യം കഴിഞ്ഞാൽ ദുനിയാവിന്റെ മൂന്നാമത്തെ കാര്യം. പൈതാ പറയത്തെ മനസ്സിലാണ് അതാ, ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്. ഒരു ദുനിയാവ് കഴിഞ്ഞാൽ അടുത്ത ദുനിയാവ്, കഴിഞ്ഞാൽ അടുത്ത ദുനിയാവ്. ആഹ്റത്തിന് നേരെയല്ല, അത് ശ്രദ്ധിക്കണം. ആഹ്റത്തിന് സമയം കിട്ടണമല്ല. ഈ കസറത്തിൽ അഷ്ഗാൽ എന്താണ്? അത് തടസ്സമാണ്. തദറു ബി കസറത്തിൽ അഷ്ഗാൽ, ദുനിയാവിലെ വ്യാപാരങ്ങൾ വ്യവഹാരങ്ങൾ കൊണ്ടുള്ള വർദ്ധനവ്. അതുകൊണ്ട് നമുക്ക് എന്തിനു നേരം കിട്ടുന്നില്ല? പഠിക്കാൻ നേരം കിട്ടുന്നില്ല. അപ്പൊ അവനാൻ തന്നെ അവനാന്റെ ജോലി ക്രമീകരിക്കാൻ പറ്റുള്ളൂ, വേറൊരാൾക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റൂല, ഇടപെടാൻ പറ്റൂല. അപ്പം ഇൽമിന്റെ സാധ്യതകൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ 24 മണിക്കൂറിൽ അത് കൊണ്ടുണ്ട് നമ്മൾ ആലോചിക്കണം. അൽ മുഅവ്വിഖുൽ ഖാമിസ്, അഞ്ചാമത്തെ തടസ്സം, അത്തഫ്രീതു ഫി തലബിൽ ഇൽമി ഫി സിഗർ, ചെറുപ്രായത്തിൽ അറിവന്വേഷിക്കുന്നത് പാഴാക്കുക. അതിനിപ്പോ ചിന്തിച്ചിട്ട് കാര്യമില്ല, അത് നമ്മുടെ മക്കളെ കാര്യത്തിൽ ചിന്തിക്കാം, മനസ്സിലായല്ലേ. അത്തഫ്രീതു ഫി തലബിൽ ഇൽമി ഫി സിഗരി, പഠിക്കേണ്ട സമയത്ത് പഠിച്ചില്ല, എപ്പോഴാണ് അറബിയൊക്കെ എഴുതാൻ വായിക്കുക, പഠിക്കേണ്ടിയിരുന്നു പഠിക്കേണ്ടിയിരുന്നു വായിക്കേണ്ടിയിരുന്നു, ഇതൊന്നും വേണ്ട സമയത്ത് മദ്രസയിൽ വരെയൊക്കെ അന്ന് 3 ദിവസം നിർത്തിയാണ്, മറ്റേ സ്ഥാനം ഉള്ളം കിട്ടി പോയതാണ്, പിന്നെ അങ്ങോട്ട് ആ വഴിക്ക് പോയിട്ടില്ല. ഇത് നമ്മളെ മക്കളെ കാര്യത്തിൽ ഇപ്പൊ ചിന്തിക്കാൻ പറ്റുള്ളൂ. കുട്ടികൾക്ക് എന്ത് ചെയ്യണം, ഇപ്പൊ തന്നെ ഖുർആൻ മനപ്പാടാക്കുക, ഈ പ്രായത്തിൽ തന്നെ അവരെന്ത് ചെയ്യുക, ശരിക്കും ബേസുകൾ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള സൗകര്യം ഉണ്ടായി കൊടുക്കുക. ഇത് പാഴാക്കലാണ് നമ്മുടെ ഇൽമിന്റെ ഒരു തടസ്സം. ചെറുപ്രായത്തിൽ പഠിക്കണം, മനസ്സിലായില്ലേ. ചെറുപ്രായത്തിൽ പഠിക്കുന്ന ആളുകൾക്ക് വലിയ മനക്കരുത്തും മനസാന്നിധ്യവും കൃത്യതയൊക്കെ ഉണ്ടാവും വലുതായി വരുമ്പോൾ. ചെറുപ്പത്തിലെ നമ്മളത് പഠിപ്പിച്ചെടുക്കാത്തതുകൊണ്ടാണത് അവർക്ക് നേടിയെടുക്കാൻ സാധിക്കാത്തത്. ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെടുന്നു, അദ്ദേഹം പറഞ്ഞു, നാം ബുഖാരി ധരിക്കുന്നു കിതാബുൽ ഇൽമിൽ, തഫഖഹു ഖബൽ അൻ തുസവ്വദു, നിങ്ങൾ നേതൃത്വം ലഭിക്കുന്നതിന് മുമ്പ് പഠിക്കണം, വലുതാകുന്നതിന് മുമ്പ് പഠിക്കണം. നിങ്ങൾ കുടുംബ നായകന്മാരാകുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, സയ്യിദ് ആകുന്നതിന് മുമ്പ് പഠിക്കണം, മനസ്സിലായില്ലേ. മറ്റടുത്ത് വബാഴുതാനത്ത് സംഭവതു, അതിനർത്ഥം വലുതായ പഠിക്കേണ്ടതല്ല, വലുതായി കഴിഞ്ഞാലും എന്ത് ചെയ്യണം, പഠിക്കണം. വലുതായി കഴിഞ്ഞാലും ഇമാം ബുഖാരി അതിനോട് ആഡ് ചെയ്തുണ്ട്, അതിനുശേഷവും എന്ത് ചെയ്യണം, പഠിക്കണം. ഖദ് തഅല്ലമ അസ്ഹാബു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ കിബരി സിന്നിഹിം, ഇമാം ബുഖാരി ധരിക്കണം, സ്വഹാബികൾ വലിയ പ്രായത്തിലും പഠിച്ചിട്ടുണ്ട്. 60 വയസ്സ് 70 വയസ്സൊക്കെ ഉള്ള പഠിതാക്കൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മജ്ലിസിന്റെ ഇൽമിന്റെ മജ്ലിസിലുണ്ടായിരുന്നു. ഞങ്ങൾ ഇത്രയും വലുതായി ഇപ്പൊ കയറുകയല്ലോ എന്ന് ആരും പറയരുത്. മരണം വരെ എന്ത് ചെയ്യണം, ദീനിന്റെ വിഷയം എന്താണ് പഠിക്കണം എന്നുള്ള ബോധം അള്ളാഹു തന്നെങ്കിൽ ഇന്ന് നമ്മളത് പ്രയോജനപ്പെടുത്തുക. പ്രായം തടസ്സമല്ല, പക്ഷേ ചെറിയ പ്രായത്തിൽ നഷ്ടപ്പെടുത്തുക എന്നുള്ള എന്താണ്, അതൊരു പോരായ്മ തന്നെയാണ്. ചെറിയ പ്രായത്തിൽ പഠിക്കാതിരുന്നു എന്നുള്ളത് അതൊരു നഷ്ടം തന്നെയാണ്. തഫ്രീതു ഫീ തലബിൽ ഇൽമി ഫീ സിഗർ, അതാണ് അഞ്ചാമത്തെ തടസ്സമായിട്ട് ചെറുപ്രായത്തിൽ. പിന്നെ ഒരു ഹസനുൽ ബസരി റഹിമ റളിയല്ലാഹുവിന്റെ ഒരു വാചകം കൊടുത്തിരിക്കുന്നു, തലബുൽ ഹദീസ് ഫി സിഗർ കന്നക്കസി ഫിൽ ഹജർ. നമ്മുടെ നാട്ടിലും പറയുന്ന ചൊല്ലാണ്, ചെറുപ്രായത്തിലുള്ള അറിവന്വേഷണം കല്ലിൽ കൊത്തിവെച്ച പോലെ. ചെറുപ്പത്തിൽ പഠിക്കുന്നതാണ് കല്ലിൽ കൊത്തിവെച്ചതുപോലെയാണ്. അപ്പൊ ചെറുപ്പത്തിൽ പഠിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ ഈ പഠനമാണ് പ്രധാനം, വേറെ അതിന് പോയിട്ട് തലക്കെട്ട് കുടുങ്ങിപ്പോലായിരുന്നു. ദുനിയാവിന്റെ പിന്നെ നിലപാടുകൾ അവൻ കുടുങ്ങിയിട്ട് ഇൽമിൽ നിന്ന് പിറകോട്ട് പോകുമായിരുന്നില്ല. വാഴ്ബുദ് റബ്ബ കഹത്തായത്തിയക്കൽ യക്കയിൻ, നമ്മൾ നിർബന്ധമായി അറിഞ്ഞിരിക്കണം, മരണം വരെ നീ റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യണം. അറിഞ്ഞ് ഇബാദത്ത് ചെയ്യണം, ഇബാദത്തിനും ചെറുത്താണ് അറിവാണ്, അറിഞ്ഞ് ഇബാദത്ത് ചെയ്യണമെന്നുള്ളത്, മനസ്സിലായില്ലേ. മരണം വരെ അത് വേണമെന്നാണ് സൂറത്തുൽ ഹിജ്ർ 99-ാമത്തെ ആയത്ത്. അപ്പൊ മരണപ്പെട്ടു പോകുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക, ഇൽമ് സ്വായത്തമാക്കുക. അടുത്തത് അൽ അസൂഫ് അൻ തലബിൽ ഇൽം, അറിവ് അന്വേഷിക്കുന്നതിൽ നിന്ന് അകന്നു നിൽക്കുക, അതിനെ ലാഘവത്തോടു കൂടി കാണും, അതിനെ തമാശയായിട്ട് കാണും. അറിവിനെന്ത് ചെയ്യാം, ഒരു ചെറിയ ഏർപ്പാടായിട്ട് കാണാം. അസൂഫ് എന്ന് പറഞ്ഞാൽ അതാണ്. ഈ ശരിക്കും ആസിഫ് എന്ന് പറഞ്ഞാൽ വാദ്യോപകരണങ്ങളാണ്, വാദ്യോപകരണങ്ങൾ എന്താണ്, ഒരു ആസ്വാദനം മാത്രമേ ഉള്ളൂ. അസൂഫ് അൽ അസൂഫു അൻ തലബിൽ ഇൽം, അസഫ എന്ന് പറഞ്ഞാൽ ആസ്വദിക്കുക. അറിവന്വേഷണത്തിൽ ദുനിയവിയായ ഒരു ആസ്വാദനം മാത്രമായിട്ട് എന്ത് ചെയ്യാം, കാണും. അങ്ങനെയുണ്ട് ഇൽമിപ്പോ. അപ്പൊ എന്താണ്, അങ്ങനെ ചില പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവും, ഇൽമുകൾ ചില ഭൗതി വിജ്ഞാനൊക്കെ ആയിരിക്കും. ഓരോ ഇൽമു ഇപ്പൊ ക്വിസ്, പ്രശ്നോത്തരി, മത്സരങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ആൾക്ക് വലിയ താല്പര്യമായിരിക്കും. സത്യത്തിൽ ഈ പ്രശ്നോത്തരികളൊക്കെ എന്താണ് മനുഷ്യനെ പ്രദാനം ചെയ്യുന്നത്, ഒരു ആസ്വാദനം നൽകുമ്പോൾ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന ഒരു ചുക്കും ലോകത്ത് ഒരു ക്വിസ് മത്സരത്തിന് ആരും കിട്ടിയിട്ടില്ല. ഒരുപാട് റിയാലിറ്റി ഷോകളൊക്കെ ഇൽമ ബേസ്ഡാന്ന് പറയാം നമ്മൾ, എന്നിട്ട് അത് കാണാൻ വേണ്ടി ടി വി വെച്ചെടുക്കും. സംഭവിക്കുന്നെന്താ, ആസ്വാദനത്തിന് വേണ്ടി മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ചില ആൾ ഇൽമിന്റെ കഴിവ് പ്രകടിപ്പിക്കുക, ആ കഴിവ് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇവാത്തും ഇക്കറും ഇൽമ ഒഴിവാക്കിയിട്ടിരിക്കുക, അങ്ങനൊക്കെ ചെയ്യാൻ പറയുമ്പോൾ അത് സൂക്ഷിക്കണം. അല്ല അസൂഫ് ബിസാമി തഫറുഖലി മുത്താബത്തെ അഹദാസിൽ അസർ വലിയ മാരിഫത്തിൽ വാക്ക്, അത്തരം ആളുകൾ അവർക്ക് താല്പര്യം ആധുനിക സംഭവങ്ങൾ, ചരിത്ര സംഭവങ്ങൾ, അവരെ ഇൽമു തന്നെ അതാണ്. ഏത് പി എസ് സി പരീക്ഷയിലാണുള്ള ഇൽമാണെന്ത് അവന്റെ ഇൽമു, അത് കുറേ ഉണ്ടാവും. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, അഹദാസുൽ അസറും മാരിഫത്തുൽ വാക്ക്, ഇപ്പം നടക്കുന്ന ഇന്നത്തെ പ്രധാനമന്ത്രി ആരാ, മുഖ്യമന്ത്രി ആരാ, മറ്റേ ആളാരാണ്, അതൊക്കെ അറിഞ്ഞ വലിയ അറിവാണ് ഒരാളുടെ ധാരണ. അത്തരം അറിവുകളോടുള്ള താല്പര്യം അതാണ് ആസ്വദിക്കാൻ പഠിക്കാൻ, മറ്റേത് മാറാൻ പഠിക്കാൻ. അല്ല അസൂഫ് അൻ തലബിൽ ഇൽം, അസൂഫ് ആണ് ആസ്വദിക്കുക. ആ മാഴസിഫ് തന്നെ അതിൽ തന്നെയുള്ള മാഴസിഫ് തന്നെ ശരിക്കും വാദ്യോപകരണം പുല്ലാങ്കോയിലല്ലേ പറയാം മാഴസിഫ്. ആ ഇൽമിൽ നിന്ന് വിട്ട് ആസ്വാദനത്തിൽ മാത്രം നിൽക്കുക, ഇൽമല്ല ഇൽമിനെ അപേക്ഷിച്ച് ആസ്വാദനം, ഇൽമല്ല നമുക്ക് പ്രധാനം. പിന്നെന്താണ് ഇൽമിൽ നമുക്ക് എന്താ കിട്ടേണ്ടത്? ഉൾക്കൊണ്ട് അമലി ചെയ്യാനുള്ള താല്പര്യം കിട്ടേണ്ടത്. ഇൽമിനെ അപേക്ഷിച്ച് ആസ്വാദനം, ഇൽമല്ല അവന് പ്രാധാന്യം കൊടുക്കുക. ഇൽമിന്റെ സഹസിൽ വരുമ്പോൾ അതിനേക്കാൾ പ്രാധാന്യം എന്താണ്? അതിന്റെ അകത്തുള്ള ആസ്വാദനത്തിന് കൊടുക്കുക. മറ്റുള്ള ആളുകളെ ഗണ്ണിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, ഒരാസ്വാദനമാണ് തറ വെട്ടി തോൽപ്പിക്കുന്നത്. ആ ആസ്വാദനത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുമ്പോൾ എന്തുണ്ടായി, ഇൽമ് പ്രയോജനപ്പെടാതായി. ഓരോ ഇൽമിലും ആസ്വാദനത്തിന് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ ഇൽമിനെ അപേക്ഷിച്ച് ആസ്വാദനം, അത് നമുക്ക് തടസ്സമാണ്. ഇൽമിന് ആസ്വാദനം ഉണ്ടാവും, അതില്ലാന്നല്ല. ഓരോ ഇൽമും നമുക്ക് സന്തോഷം തരും, ആസ്വാദനം തരും, പക്ഷെ അതൊരിക്കലും മുന്നിൽ നിൽക്കാൻ പാടില്ല എന്നർത്ഥം. അവര് എപ്പോഴും എവിടെ ശ്രമിക്കുക, നേരത്തെ പറഞ്ഞ ദുനിയാവി ചരിത്രം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവർക്ക് താല്പര്യം ഉണ്ടാവുക. അവര് പിന്തുടരെ എപ്പോഴാ എന്നറിയോ, പിന്നെ അൽ ജറാ ഈ മുത്താബത്തിൽ ജറാ ഇത് വൽ മജല്ലാ, അവർക്ക് നല്ല പത്രങ്ങൾ മാഗസിനുകൾ അതിന്റെ ഒക്കെ അഡിക്റ്റ് ആയിരിക്കും. എല്ലാ പേപ്പറും വായിച്ച് എത്ര മണിക്കൂറും വിസ്തരിച്ച് വായിക്കും. അന്നേരം കൊണ്ട് രണ്ട് ഹദീസ് പഠിച്ചാൽ അതവന്റെ ജീവിതത്തിൽ അമലാക്കിയാൽ എത്ര നേട്ടമുണ്ടാവും അല്ലെ. പത്രമൊക്കെ വായിക്കുന്ന ഒരു ദിവസം രണ്ടും മൂന്നും മണിക്കൂറൊക്കെ നീക്കി വെക്കുന്ന ആൾക്കാരുടെ മുന്നിൽ ഒരു പത്രം ഒന്ന് വായിച്ചാൽ മതി, 12 പത്രങ്ങളൊക്കെ വായിക്കുന്നുണ്ട് അഭിമാനം പറയുന്നതാണ് ഞാൻ കേട്ടത്. ഇത്രയും പത്രങ്ങൾ വായിക്കാം. അല്ല വൈജ്ഞാനിക പരീക്ഷകൾ കേവലം കിസല്ല, ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്, അതിന്റെ ഒരു ആസ്വാദനമുണ്ട്, ആസ്വാദന തലം വൈജ്ഞാനിക തലത്തിനപ്പുറത്തു നിന്ന് അതിൽ നിൽക്കാം. അതിൽ നിൽക്കുമ്പോൾ എന്തായി, അങ്ങോട്ട് മാറി. ഇന്ന് ഖുറാൻ പരീക്ഷകളൊക്കെ ലക്ഷ്യം തെറ്റി അവിടെ എത്തിയിട്ടുണ്ട്. ഖുറാൻ പരീക്ഷയ്ക്ക് ഒരു ഇൽമു കൊടുക്കട്ടെ എന്നല്ല, അവിടെ രസിപ്പിച്ച് പരമാവധി ആളുകൾ അതിൽ കാൻഡിഡേറ്റ് ആക്കാൻ എന്ത് ചെയ്യാന്നുള്ളതാണെന്ന് പരിശോധിച്ചു കൊടുക്കുക. അതിനനുസരിച്ച് എന്ത് ചെയ്യുക, രൂപഭാവങ്ങൾ വരുത്തുക, അതിന് ഹാവഭാവങ്ങൾ ഉണ്ടാക്കുക, അങ്ങനൊക്കെ അല്ലേ അങ്ങോട്ട് പോകണ്ട. നേരെ മറിച്ച് പഠിച്ച് പകർത്തുക എന്നുള്ളിടത്തേക്കാണ്. അതാണ് സല്ലു കമാ റഅയ്തു മുനി യുസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിച്ചു അതുപോലെ നിസ്കരിക്കണം. അപ്പൊ നമുക്ക് നിസ്കാരത്തിൽ എന്തായി, പഠിക്കുമ്പോൾ ലക്ഷ്യം വന്നു. എങ്ങനെ നബി സല്ലം നിസ്കരിച്ച പ്രകാരം നിസ്കരിക്കുക, ഓതു പഠിക്കുമ്പോൾ എന്താ, മൻ തവല്ല കമാ ഉമിർ വസല്ല കമാ ഉമിർ ഊഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. നബി സല്ലം പറഞ്ഞു, മുഹമ്മദ് ഉദ്ധരിച്ചു, എന്ത് കൽപ്പിക്കപ്പെട്ട പ്രകാരം ഓതു ചെയ്യുക, കൽപ്പിക്കപ്പെട്ട പ്രകാരം നിസ്കരിക്കുക, അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. ആ ലക്ഷ്യത്തിനാണ് നമ്മൾ എന്തെങ്കിലും ഓരോ വിഷയം പഠിക്കുന്നത്. ഏത് അതിനൊരു ഓരോ ഓരോ പഠനത്തിന് എന്തെങ്കിലും ലക്ഷ്യമുണ്ട്, അത് പൂർത്തിയാക്കാൻ വേണ്ടി പഠിക്കുക. കേവലം ആസ്വാദനത്തിൽ എന്ത് ചെയ്യരുത്, അത് ഒതുങ്ങിപ്പോകരുത്. അങ്ങനെ വരുമ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ പത്രം വായിക്കാനും മറ്റു ദുനിയാവിന്റെ ഇൽമുകൾക്കും ചരിത്രത്തിനൊക്കെ പ്രാധാന്യം കൊടുത്തപ്പം അയാൾക്ക് രാവിലത്തെ ദിക്ർ അറിയില്ല, വൈകുന്നേരത്തെ ദിക്ർ അറിയില്ല. ഇൽമല്ലോണ്ട് നല്ല വിജ്ഞാനിയാണ്, എല്ലാ പിന്നെ ടെസ്റ്റുകളിലും ഒന്നാറായം കിട്ടുന്ന ആളാണ്, മനസ്സിലായില്ലേ, നല്ല ബിരുദങ്ങളുണ്ട്, രാവിലത്തെ ദിക്ർ ചോദിച്ചാൽ കിട്ടൂല. തറാഹു ജാഹിലം ബി അദ്കാരി സബാഹി വൽ മസ തറാഹു മുഫരിത്തം ഫി ഉമൂരി യഹ്ഫളുഹ സിഗാറ തലബത്ത് ഖബല കിബാരിഹിം. വലിയ ആളുകൾ പഠിക്കുന്നതിന് മുമ്പ് പഠിച്ചിരുന്ന ആളാണ്, പക്ഷേ ഫഹാദാ മിൻ മദാഖിലി ശൈത്താൻ, ശൈത്താൻ അവിടെ കയറി പഠനത്തിൽ തനിക്ക് മികവുണ്ട് തന്നെ പൊക്കു ദുനിയാവാൻ പഠിച്ച്. എന്നിട്ട് അതിലെല്ലാ മത്സര പരീക്ഷകളും പെട്ടെന്തായി, ഒന്നാമനായി. അത് എന്താണ്, അയാൾ അതിൽ പെട്ടുപോയി, അയാൾ ആ അപകടത്തിൽ പെട്ടുപോയി. അത് പറ്റരുത്. നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കുമ്പോൾ ദിക്റുകൾ ദുആകൾ അതെല്ലാം പഠിച്ച് ഖുർആൻ പഠിച്ച് അതിന്റെ ആശയം പഠിച്ച് ആ ഒരു നിലവാരത്തിൽ വരണം. ഏഴാമത്തെ തടസ്സം, അൽ മുഅവ്വിഖു സാബിഉ തസ്കിയത്തു നഫ്സി. തസ്കിയത്തു നഫ്സി, ആത്മപ്രശംസ. തസ്കിയത്തു നഫ്സി, തസ്കിയത്ത് എന്നാൽ മനസ്സ് നന്നാക്കലല്ല, അവനവനെ നന്നാക്കുക, അതാണ്. ഞാൻ തന്നെ എന്നെ നന്നാക്കി പറയാം. ആത്മപ്രശംസ, ഒരാൾ പഠിച്ചിട്ട് ഞാൻ എത്ര പഠിച്ചിരിക്കും, ഞാൻ കൊള്ളാം, ഇവിടുത്തെ മൂല ഹത്തീവിന് പോലും എന്താണ്, ഞാനാ പഠിച്ചത്ര അറിയില്ല എന്നുള്ളൊരു നിലവാരമുണ്ടല്ലോ. അങ്ങനെ അയാൾ തന്നെ അത് പ്രകടിപ്പിക്കും. തസ്കിയത്തു നഫ്സ് എന്ന് പറയും ആത്മപ്രശംസ. ഒരാളെ മറ്റൊരാൾ പ്രശംസിക്കുന്നതിന് കുഴപ്പമില്ല. ഇസ്ലാം വിലക്കിയത് മദ്ഹല്ല, തമല്ലുഖാണ്. തമല്ലുഖ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് കൂട്ടി പറയാം, കാര്യലാഭത്തിന് വേണ്ടി മുഖസ്തുതി. അവരെ മുഖത്താണ് മണ്ണുവാരിയുടെ മണ്ണ്. തമല്ലുഖ് പറയുന്നവരുടെ മുഖത്താണ് എന്ത് ചെയ്യാൻ പറഞ്ഞത്? പക്ഷെ ഒരാൾക്കുള്ള യോഗ്യത സന്ദർഭവശാൽ മറ്റാരെങ്കിലും പറഞ്ഞ് നമ്മൾ കേട്ടു. അതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തിൽക ആജിലു ബുശ്റൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസിക്കുള്ള സന്തോഷവാർത്തയുടെ ഒരു മുന്നറിയിപ്പാണ്. അതിന് മുന്നിൽ വന്നൊരു സംഗതി മാത്രമാണ്, നാളെ അള്ളാഹു പ്രതിഫലം തരും എന്നുള്ളതിന്റെ സന്തോഷമാണെന്ത്. നമ്മൾ ഇഖ്ലാസോടുകൂടി ചെയ്തൊരു അമലിൽ മറ്റാരെങ്കിലും പ്രശംസിക്കുന്ന നമ്മൾ അറിഞ്ഞാൽ, പ്രശംസ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല, അങ്ങനെ അറിഞ്ഞാൽ നല്ലത്, നാളെ പ്രതിഫലം തരുമെന്ന് നമ്മൾ എല്ലാം ചെയ്യേണ്ടുള്ളൂ, മനസ്സിലാക്കേണ്ടതുള്ളൂ. പക്ഷെ ഞാൻ തന്നെ എന്റെ യോഗ്യതകൾ മറ്റുള്ളവരെ അറിയിക്കാൻ ശ്രമിച്ചാൽ അത് വിഷയം മാറി. അതിന് ആത്മപ്രശംസ എന്ന് പറയും, തസ്കിയത്തു നഫ്സ്. അത് യഥാർത്ഥ ഇൽമിന് തടസ്സമാണ്, യഥാർത്ഥ ഇൽമിന് തടസ്സമാണ്. ഖുർആൻ ആക്ഷേപിച്ച് ലാ തഹ്സബന്നല്ലദീന യഫ്റഹൂന ബിമാ അതൌ വയുഹിബ്ബൂന അൻ യുഹ്മദു ബിമാ ലം യഫ്അലൂ ഫലാ തഹ്സബന്നഹും ബിമഫാസത്തിൻ മിനൽ അദാബ് വലഹും അദാബുൻ അദീം. സൂറത്തു ആലു ഇംറാൻ 188. വിചാരിച്ചു പോകരുത്, ചെയ്ത കാര്യങ്ങളിൽ സന്തോഷിക്കുന്നവർ, കുറച്ചേ ചെയ്തിട്ടുള്ളൂ, അതിൽ തന്നെ അവൻ എന്ത് ചെയ്യാണ്, മതിമറന്നു, ഞാൻ അത്യാവശ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് കരുതി. അതേപോലെ തന്നെ ചെയ്യാത്ത കാര്യങ്ങളിലും കൂടി പ്രശംസ കിട്ടിയാലോ, ഞാൻ കുറച്ച് ചെയ്തിട്ടുണ്ട്, കൂടെ മറ്റുള്ളവരും ചെയ്തു, ഞാൻ അവരെ കൂടെ നടന്നുകൊണ്ട് ഞാനാണോ ചെയ്തതെന്നല്ല നിനക്ക്, എന്റെ നാട്ടിലെത്തിയപ്പോൾ എനിക്ക് പേരിട്ട് നിങ്ങൾ അന്ന് അവിടെ ചെയ്ത അങ്ങനെ സംഘടിപ്പിച്ചല്ലോ, വളരെ നന്നായിട്ടുണ്ട്, നിങ്ങൾ ഞാൻ ചിലപ്പോൾ ഒന്നും അറിഞ്ഞിട്ടുണ്ടാലും ചെയ്തിട്ടുണ്ടാവില്ല, എന്റെ കൂടെ ഉള്ളവരായിരിക്കും എന്തുണ്ടാവാ. പക്ഷെ അവന് ക്രെഡിറ്റ് വേണ്ടാന്ന് വെച്ചില്ല. ചെയ്യാത്ത കാര്യങ്ങളിൽ പ്രശംസിക്കപ്പെടുക, ചെയ്ത കാര്യങ്ങളിൽ സന്തോഷമടയുക, ഒരുതരം അഹങ്കാരം, ചെയ്തതിലുള്ള മതിപ്പ്. അവർ വിചാരിക്കരുത് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു, ഫലാ തഹ്സബന്നഹും ബിമഫാസത്തിൻ മിനൽ അദാബ്, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് മുക്തരാണെന്ന് വിചാരിച്ചു പോകരുത്, ആക്ഷേപിക്കാം. ആത്മപ്രശംസയെ കുറാനതിയാണ് ആക്ഷേപിക്കാം. ഒരുപാട് സ്ഥലത്ത് ഈ ആക്ഷേപമുണ്ട്. ഖുറാനിൽ സൂറത്തു നജ്മ് 32-ാമത്തെ ആയത്ത് ഫലാ തുസക്കു അൻഫുസക്കും ഹുവ അഅലമു ബിമനിത്തഖ, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് പറയരുത്, തഖ്വയുള്ളവരെ കുറിച്ച് ഏറ്റവും നന്നായി അള്ളാഹുവിനറിയാം, അവനറിയാം. കൊള്ളാവുന്നവൻ ആരാണെന്ന് ഏറ്റവും നന്നായി അറിയുന്ന ആരാണ്, അള്ളയാണ്. നമ്മൾ തന്നെ എന്ത് ചെയ്യരുത്, ഞാൻ അള്ളാന്റെ തോഫിക്ക് കൊണ്ട് ഇപ്പം നല്ലൊരു റൂട്ടിൽ, പണ്ട് ഞാനൊന്നായിരുന്നില്ല എന്നൊന്നും ആരും പോയി പറയാൻ നിൽക്കണ്ട. നമ്മളെക്കുറിച്ച് ആർക്കാണ് അറിയാം, നമ്മൾ ശരിയായ റൂട്ടിൽ പ്രവേശിച്ചാലും അള്ളാഹുവിനാണ് അറിയാം. നമ്മൾ ആ റൂട്ടിലായിരിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ ശ്രമിക്കുക, അവനവനെ ഇങ്ങനെ ശുദ്ധീകരിച്ചിട്ട് സംസാരങ്ങളൊക്കെ അവിടേക്ക് എത്തുന്നതിന് വളരെ സൂക്ഷിക്കണം. അഹ്ലി കിതാബിനെ ആക്ഷേപിക്കുന്നുണ്ട് ഖുർആൻ സൂറത്തു നിസാ 49-ാമത്തെ ആയത്ത്. എന്താ പറയുന്നത്, അലം തറ ഇലല്ലദീന യുസക്കൂന അൻഫുസഹും, തങ്ങളെ തന്നെ പവിത്രമാക്കുന്നവരെ നീ കണ്ടില്ലേ. ജൂത ക്രിസ്ത്യാനെ കുറിച്ച് പറഞ്ഞത്, അവരവരെ തന്നെ എന്ത് ചെയ്യാണ്, നിങ്ങൾ ക്രിസ്തുവിലായാൽ സ്വർഗത്തിലായി, നമ്മളത് പറയില്ല. ക്രിസ്ത്യാനികൾ പല മുസ്ലിങ്ങളെയും വഴിതെറ്റിക്കാൻ വേണ്ടി വരുന്ന എന്താണ്, അല്ല നിങ്ങൾ സ്വർഗത്തിലാണോ ചോദിക്കും, ഉറപ്പുണ്ടോ ചോദിക്കും, ഞാൻ സ്വർഗത്തിലാണ് ഉറപ്പാണോ ചോദിക്കും, ഉറപ്പാണെന്ന് വെച്ചാൽ നമ്മൾ പറയാം അള്ളാഹ് കരയാൻ പറയും, ആ അതാണ് നിങ്ങളുടെ പ്രശ്നം, ഞങ്ങൾക്ക് ഉറപ്പാണ്. ഞങ്ങൾ യേശുവിൽ പ്രവേശിച്ചതോടെ ഞങ്ങളെന്തായി, ഞങ്ങൾ സ്വർഗത്തിലാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ആര് പറഞ്ഞാൽ ഉറപ്പാണ്, അത് കേട്ടുപോകും ബേജാറായി. അപ്പൊ മുസ്ലിങ്ങൾക്ക് ഉറപ്പില്ല, ഞങ്ങൾക്ക് ഉറപ്പുണ്ടെന്ന്, അവന് ഉറപ്പുണ്ടെന്നുള്ള വാക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ അഹ്ലി കിതാബിന്റെ സ്വഭാവമാണെന്ന് ഖുർആൻ പറയാം. എന്ത്, അലം തറയിലല്ലദീന യുസക്കൂൻ അൻഫുസഹും, ഞങ്ങൾ ഏതായാലും സ്വർഗത്തിന്റെ ആൾക്കാരാണെന്ന് പറയുന്നവരെ നിങ്ങൾ കണ്ടില്ലേ. എന്നിട്ട് അള്ളാഹ് അവരെ ആക്ഷേപിക്കുക, ബലില്ലാഹു യുസക്കീ മനശ, സ്വർഗത്തിലാക്കാൻ ശുദ്ധീകരിക്കലും അള്ളാഹ് അവൻ ഉദ്ദേശിച്ചവരാണ്. വലാ യുദ്ധം പത്തിയില്ല, അള്ളാഹ് ഒട്ടും അനീതി കാണിക്കുകയില്ല. ആണ് സൂറത്തു നിസായിലെ 49. ഒരു ഹദീസ് സ്വഹീഹ് മുസ്ലിം, ലാ തുസക്കു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ പവിത്രമാക്കരുത്, അള്ളാഹു അഅലമു ബി അഹ്ലിൽ ബിർരി മിൻകും, നിങ്ങളിൽ അഹ്ലിൽ ബിർ പുണ്യവാന്മാർ ആരാണ് എന്ന് അള്ളാഹുവാണ് ഏറ്റവും നന്നായി അറിയുക. അപ്പൊ നമ്മുടെ യോഗ്യത അള്ളാഹുവിലേക്ക് വിടാം, നമുക്ക് എത്രത്തോളം യോഗ്യത ഉണ്ടെന്നുള്ളത് അള്ളാഹുവിലേക്ക് വിടാം. നമ്മൾ തന്നെ ഇടക്കിടക്ക് അളന്നിട്ട് ഞാൻ പണ്ടങ്ങനെ സുബൈ നിസ്കരിക്കുക ഇപ്പൊ കറക്റ്റാണെന്നൊന്ന് ഇത് പറഞ്ഞിടക്കണ്ട, മനസ്സിലായില്ല, അങ്ങനെ ശീലിക്കരുത്, അതൊക്കെ തെറ്റിപ്പോ, ഒക്കെ നമ്മളെ ലക്ഷ്യം തെറ്റിക്കാൻ ഇബ്ലീസ് നാവുമ്പോൾ തലയിൽ കൊണ്ടുവരുന്ന ചിന്തകളാണ്. എന്ന് കരുതി ചില ഘട്ടങ്ങളിൽ ചില കാര്യങ്ങൾ ജാഹിലുകളായ ആളുകൾ ഏറ്റെടുക്കുമ്പം അതവരെ ഏൽപ്പിക്കാതെ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. അവര് സലഫിയത്തിനെ കുറിച്ച് ബോധമുള്ളവരല്ല, അവരാ കാര്യം കൈകാര്യം ചെയ്താൽ ഇവിടെ പ്രശ്നമാവും എന്നൊക്കെ വരുന്ന നേരത്ത്, സക്കാത്തിന്റെ വിഷയം അല്ലെങ്കിൽ ഉലൂഹിയത്തിന്റെ വിഷയമൊക്കെ വരുന്ന നേരത്ത് കാര്യപ്രാപ്തി ആളുകൾ ഏറ്റെടുക്കുന്നത് അതൊരിക്കലും തസ്കിയത്തിന് അസപ്പെടില്ല. ഏതുപോലെ യൂസുഫ് അലൈഹിസ്സലാം ഇജാൽനി അലാ ഖസാഇനിൽ അർദ്, സാമ്പത്തിക ചുമതല എന്നെ ഏൽപ്പിച്ചോളൂ, ഇനി ഹഫീദുൻ അലീം, ഞാനത് മര്യാദക്ക് കൈകാര്യം ചെയ്തോളാം. അത്തരം പ്രയോഗങ്ങളൊന്നും ഒന്നല്ല. അപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ ഏറ്റെടുക്കും, ശരിയായി ഞാൻ ഏറ്റെടുക്കും, മറ്റേ ഞങ്ങൾ ചെയ്യും. അവിടെ എന്തില്ല, ആത്മപ്രശംസ വരുന്നില്ല. അത് വെച്ചിട്ട് കാര്യങ്ങൾ ഏറ്റെടുക്കാതെ കണ്ടാണ് പലരും പിന്നെ ഒഴിഞ്ഞു മാറുന്നതാണ്. ഞാൻ സുന്നത്ത് നിസ്കരിക്കലാറെന്താണ്, ഞാനിപ്പൊ നിസ്കരിച്ച ആൾക്കാർ ഒരു കാണാൻ വേണ്ടി നിസ്കരിക്കണം എന്ന് ഞാൻ സുന്നത്ത് ഒഴിവാക്കണ്ട. പറഞ്ഞ സാഹര് നമ്മുടെ നീയത്തിൽ അത് വരാതൊക്കെ നോക്കുക എന്ന് വിചാരിച്ച് നമുക്ക് പള്ളിയിൽ നിസ്കരിക്കണ്ടേ, അല്ലെങ്കിൽ ജമാഅത്ത് ആൾ കാണാൻ നിസ്കരിക്കാൻ പറ്റുമോ? അപ്പം അതൊക്കെ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. പിന്നെ അത് രണ്ടും രണ്ടായിട്ട് തന്നെ കാണണം. നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യങ്ങൾ നമുക്ക് അറിയാം, നമ്മളെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ നേരത്ത് നമ്മളെ വിനയം കൊണ്ട് എന്ത് ചെയ്യരുത്, ഏൽക്കേണ്ട കാര്യങ്ങൾ ഏറ്റെടുക്കാതിരിക്കരുത്. അത് രണ്ടും കൂട്ടിക്കുഴക്കേണ്ട. അത് ഇതിന് തടസ്സമല്ല, തെളിവാണെന്ത്, തടസ്സമല്ലാതെ തെളിവാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഉത്തരവാദിത്തം ഏറ്റെടുത്ത സംഭവം. അൽ മുഅബ്ബി ഖുസാമിൻ, എട്ടാമത്തെ തടസ്സം, അദ്മുൽ അമലി ബിൽ ഇൽമി. അദ്മുൽ അമലി ബിൽ ഇൽമി, നേടുന്ന ഇൽമ് അമലാക്കാതിരിക്കൽ. നമ്മൾ പഠിക്കും, പഠിക്കുന്ന കാര്യം എന്ത് ചെയ്യില്ല, പകർത്തുമല്ലോ. ഓരോ കാര്യം ഇപ്പൊ നിര്യാണ്ട് മുകളിൽ തുണി ഉടുക്കണം എന്ന് മനസ്സിലാക്കിയ മുകളിൽ തന്നെ എന്ത് ചെയ്യണം, തുണി ഉടുക്കണം. മനസ്സിലായില്ലേ? മീശ ചെറുതാക്കണം എന്ന് മനസ്സിലാക്കിയാൽ മീശ ചെറുതാക്കണം. താടി വളർത്തണം എന്ന് മനസ്സിലാക്കിയാൽ താടി വളർത്തണം. പള്ളിയിൽ വരുമ്പോൾ ഉള്ള സുന്നത്തുകൾ ഓരോന്നും മനസ്സിലാക്കിയാക്കുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ബിസ്മില്ലാന്ന് പറഞ്ഞിട്ട് കയറണം, റസൂൽ വരെ സലാത്ത് അലിയിട്ട് കയറണം, അള്ളാഹു മുഫ്ത അലി. പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പരമാവധി പാലിച്ചുകൊണ്ടിരുന്നാൽ പഠിക്കുന്ന കാര്യങ്ങൾ, ദിക്കറുകൾ പഠിച്ചാൽ ദിക്കറ് ചൊല്ലണം, രാവിലത്തെ ദിക്കറ്, വൈകുന്നേരം ദിക്കറ്, മറ്റു ദിക്കറുകൾ. അപ്പൊ എന്ത് ചെയ്യണം, അദ്മുൽ അമലി ബിൽ ഇൽമി, ഇൽമിനനുസരിച്ച് അമലില്ലാതിരിക്കുക എന്നുള്ളത് ഇൽമിന് തടസ്സമാണ്. നമ്മളെ ഇൽമ് പ്രയോജനപ്പെടാത്തത് നമ്മൾ അമലാക്കാത്തതുകൊണ്ടാണ്. അദ്മുൽ അമലി ബിൽ ഇൽമി സബബുമിൻ അസ്ബാബ് മഹ്ദി ബറക്കത്തുൽ ഇൽമ്, ഇൽമിനുള്ള ഒരു ബറക്കത്ത് വെച്ചിട്ടുണ്ട്, ആ ബറക്കത്തിനുള്ള നീക്കിക്കളയും. ഇൽമിന്റെ ബറക്കത്തിൽപ്പെട്ടാണ് കാരുണ്യം പൊതിയും, മലക്കുകൾ വരും, ശാന്തത ഇറങ്ങും എന്നൊക്കെ പറഞ്ഞില്ലേ. ഈ ബറക്കത്തൊക്കെ എടുക്കപ്പെടും ആ ഇൽമിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ലെങ്കിൽ, അമലാക്കുന്നില്ലെങ്കിൽ. പറഞ്ഞു മനസ്സിലായോ? കബറ മക്കത്തൻ ഇണ്ടല്ല അൻ തഖൂലു മാ ലാ തഫഅലൂൻ, അമല് ചെയ്യാത്ത കാര്യങ്ങൾ പറയുന്നത് അള്ളാഹുവിങ്കൽ അതീവ കോപം ഉള്ള കാര്യമാണ്. കബറ മക്തന്ന കോപത്താൽ വലുതായിരിക്കും, വലിയ കോപം വന്നിരിക്കും, ഗൗരവമുള്ള സംഗതിയാണ്. പ്രവർത്തിക്കാത്തത് പറയാ, അദം അദം ദാലിന് ഫത്ത്, അദമുൽ അമലി കേൾക്കുമ്പോ അദമെന്നാ കേൾക്ക, നമ്മൾ പെട്ടെന്ന് വായിച്ചു. ഫഅദമുൽ അമലി ബിൽ ഇൽമി സബബു റഈസി മിൻ അസ്ബാബ് മഹ്ദി ബറക്കത്തുൽ ഇൽമ്. അപ്പം ബറക്കത്തുൽ ഇൽമ്, ഇൽമിനൊരു ബറക്കത്തുണ്ടല്ലോ, ആ ബറക്കത്ത് തുടച്ചു കളയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണെന്ത്, അമല് ഇല്ലാതിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പറയുന്ന കാര്യങ്ങൾ അമലാക്കാൻ പൂർവികർ നന്നായി ശ്രദ്ധിച്ചിരുന്നു. ഫഹാദ സ്വഹാബി അൽ ജലീൽ ഇബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു യഖൂൽ, അദ്ദേഹം പറയാണ്, കാന റജുലു മിന്ന, ഞങ്ങൾ ഓരോരുത്തരും, സ്വഹാബികളെ പറ്റി പറയാം, ഇദാ തഅല്ലമ അശ്ര ആയാത്തിൻ, പത്തായത്തുകൾ പഠിച്ചാൽ, ലം യുജാവിസുഹുന്ന ഹത്താ യഅരിഫ മആനിഹിന്ന, ആ പത്തായത്തിന്റെ ആശയം മനസ്സിലാക്കാതിരിക്കില്ല, വൽ അമല ബിഹിന്ന, അത് പഠിക്കാതെ അത് പ്രവർത്തിക്കാതെയും ഇരിക്കില്ല. സ്വഹാബികളുടെ സ്വഭാവം എന്താണ്, ഒരു പത്തായത്ത് അവർ പഠിക്കും, ആയത്ത് പഠിക്കും, പിന്നെ അതിന്റെ ആശയം പഠിക്കും. അപ്പൊ ആയത്ത് പോരാ, ആയത്തെന്താണെന്നും എങ്ങനെയാണ് അമലാക്കേണ്ടതെന്നും ആയത്തിൽ നിന്നൊക്കെ കിട്ടുന്നുള്ളും പഠിക്കണം. അതും ഞങ്ങൾ പഠിക്കും, ആയത്തും പഠിക്കും, ആയത്തിന്റെ മായനയും പഠിക്കും, എന്നിട്ടോ അത് അമലാക്കും. അങ്ങനെ അല്ലാതെ ഞങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് പിന്നെ ആര് പറഞ്ഞിട്ടുണ്ട്, അബ്ദുല്ലാഹി മസ്ഊർ വാര്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യഖ്തിഫുൽ ഇൽമു ബിൽ അമലി ഫൈൻ അജാബഹു വൈൽ അർതഹൽ. ഇൽമ് അമലിലേക്കാണ് ക്ഷണിക്കുന്നത്. ഓരോ ഇൽമും എന്താണ്, ഒരമലിനെ ആഹ്വാനം ചെയ്യാം, അതിന് ഉത്തരം ചെയ്താൽ കൊള്ളാം, മനസ്സിലായില്ലേ, അല്ലെങ്കിൽ ആ ഇൽമ് തന്നെ പോകും, അല്ലെങ്കിൽ ആ ഇൽമ് പാഴായി പോകും. ഓരോ ഇൽമും ഒരമലിലേക്കാണ് ക്ഷണിക്കുന്നത്. ആ അമലില്ലെങ്കിൽ ആ ഇൽമെന്തായി പോകും,
ഇർത്തഹൽ അതെന്തായി പോകും, പാഴായി പോകും എന്ന് അലി റളിയല്ലാഹു അൻഹു. ബിശ്റുൽ ഹാഫി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, അദ്ദു സകാത്തൽ ഹദീസ്, നിങ്ങൾ ഹദീസിന്റെ സക്കാത്ത് കൊടുക്കണം. ഫസ്തഅമലു മിൻ കുല്ലി മിഅത്തി ഹദീസിൻ ഖംസത ഹദീസ്, ഒരു 200 ഹദീസ് പഠിക്കുമ്പോൾ 5 ഹദീസെങ്കിലും നിങ്ങൾ അമലാക്കണം. ഒരു സക്കാത്ത് നൽകെങ്കിലും മനസ്സിലായില്ല, അത്ര എന്നാണ് അത്രേ ചെയ്യണം എന്നുള്ളവർക്കല്ല, അത്ര പോലും ഒന്നും ജനങ്ങളുടെ അടുത്ത് ഇല്ല എന്നാണ് അതിൽ നമുക്ക് എന്ത് ചെയ്യുന്നത്, അത്രയെങ്കിലും നിങ്ങൾ ചെയ്യാറുണ്ടോ എന്നുള്ള അന്വേഷണമാണ് യഥാർത്ഥ അദ്ദേഹം നടത്തുന്നത്. മനസ്സിലായില്ല, നമ്മളോരോ കാര്യം പഠിക്കുമ്പോൾ ഒരു 200 പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, ഒരു 5 നടപ്പാക്കണം. ജാബിർ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, സഹാബികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ അഖദ മിൻകും, അല്ല നിങ്ങൾ ആരെങ്കിലും ഒരാൾ, മൻ തറക്ക മിൻകും ഉശ്റമാ ഉമിറ, ഒരാൾ പഠിപ്പിക്കപ്പെട്ട കാര്യത്തിന്റെ 1/10 ഒഴിവാക്കിയാൽ, ഫഖദ് ഹലക്, അവൻ തുലഞ്ഞു. സഹാബികളോട് പറയാണ്, 10 കാര്യം പഠിപ്പിക്കുമ്പോൾ 1 ഒഴിവായാലെന്തായി, നിങ്ങൾ നശിച്ചു, തുലഞ്ഞു. മനസ്സിലായില്ലേ, 2 എത്തി ജമാൻ, ഇനിയൊരു കാലം വരാനുണ്ട്. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ്, സ്വഹാബികൾക്ക് ശേഷം ഖലഫുകൾ വരാനുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം കൽപ്പിക്കപ്പെട്ടതിന്റെ 1/10 അവർ എടുത്തിരുന്നെങ്കിൽ ഫഖദ് നജാ, രക്ഷപ്പെട്ടു. സ്വഹാബികൾക്ക് ശേഷം വരുന്ന ആളുകൾ 10 കൽപ്പന ഇട്ടുമ്പോൾ 1 പാലിച്ചാൽ അവർ രക്ഷപ്പെട്ടു. ഇനി നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു മുസ്ലിമിനുള്ള ഫർളും സുന്നത്തുമായ കൽപ്പനകളൊന്ന് പഠിച്ചു നോക്കി, പറ്റെങ്കിൽ ഒരു ക്ലാസ്സിൽ എഴുതി നോക്കി, രാവിലെ മുതൽ വൈകുന്നേരം വരെ മുസ്ലിം ചെയ്യേണ്ട കാര്യം, എന്നിട്ട് നമ്മളതിൽ കൃത്യമായിട്ട് ചെയ്യുന്ന കാര്യം ഒന്ന് നോക്കി, എന്തെങ്കിലും ചെയ്യുന്നതല്ല, പതിവായിട്ട് ചെയ്യുന്ന കാര്യം ഉണ്ടെങ്കിൽ 1/10 നോക്കി, മനസ്സിലായില്ലേ. അപ്പം നമ്മൾ അമലുകൾ വർദ്ധിപ്പിക്കണം, പഠിക്കുന്നതിനനുസരിച്ച് നിലവിലുള്ളിടത്ത് നിന്നാൽ പോരാ, അമലുകൾ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. അതല്ലാത്ത പക്ഷം നമ്മൾ നേടിയ ഇൽമ എന്തായി പോവും, ഇൽമങ്ങൾ നേടിയത് അവിടെ വെച്ച് മരണം വരെ തൊടാതെ വെച്ചാൽ അത് പാഴായി പോകും, അത് നമുക്ക് പരലോകത്ത് ഉപകാരപ്പെടാതെ പോകും, അതിന്റെ ബർക്കത്തുകൾ നഷ്ടപ്പെട്ടു പോകും എന്നാണ് പഠിപ്പിച്ചത്. അതാണ് ചില പണ്ഡിതന്മാർ സക്കാത്തുൽ ഇൽമി അൻ തഅമല ബിഹി എന്ന് പറഞ്ഞു, വൻ തഅലിമഹു, ഇൽമിന്റെ സക്കാത്താണ് അയാൾ ഇൽമ അനുസരിച്ച് അമല് ചെയ്യലും ഇൽമ എത്താത്ത ആൾക്ക് പഠിപ്പിച്ചു കൊടുക്കലും, അത് രണ്ടും അയാൾ ഇൽമിന്റെ സക്കാത്താണ് എന്ന് പണ്ഡിതന്മാർ പുറവേറിയിട്ടുണ്ട്, അതിന് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ സമ്പത്തിൽ സക്കാത്തിന്റെ സ്ഥാനമാണ് ഇൽമിൽ അമലിനും അതേപോലെ തഅലീമിനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിന്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അദ്ദേഹത്തിന്റെ അൽ ഉസൂലു സലാസ അതിന്റെ ആമുഖത്തിൽ പറയുന്നു, ഇളം അറിയണം, റഹിമക്കല്ലാ, അള്ളാഹു നിങ്ങൾക്ക് കാരുണ്യം ചൊരിയട്ടെ, അതായത് പഠിക്കാത്തതുകൊണ്ട് സംഭവിച്ച പോരായ്മകൾ അല്ലെന്ന് പുറത്തു തരട്ടെ, ഇത് പഠിച്ചാൽ നടപ്പാക്കാൻ അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന അർത്ഥത്തിൽ റഹിമക്കല്ലാ അന്നഹു യജിബു അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ, എല്ലാ മുസ്ലിമിനും മുസ്ലിമത്തിനും വാജിബാണ്, തഅല്ലുമു അർബഈ മസായിൽ, 4 നിങ്ങൾ പഠിച്ചിരിക്കണം, അൽ ഊല അൽ ഇൽമു, ഒന്നാമത്തെ എന്താണ് അറിവ്, അസ്സാനിയ അൽ അമലു ബിഹി, രണ്ടാമത്തേത് ആ ഇൽമ അനുസരിച്ച് അമൽ ചെയ്യൽ, അസ്സാനിസ അദ്ദാവത്തു ഇലൈഹി, മൂന്നാമത്തേത് പഠിച്ച് പകർത്തുന്ന ഇൽമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കൽ, അറാബിയ, നാലാമത്തേത് അസ്സബ്റു അലൽ അദാഫി, ആ വിഷയത്തിൽ പ്രബോധന മേഖലയിൽ ഉണ്ടാകുന്ന ദ്രോഹങ്ങളെ സഹിക്കുക, പഠിക്കുകയും പകർത്തുകയും ക്ഷണിക്കുകയും ചെയ്യുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരും, അത് സഹിക്കാം. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ട മസ്അലകളാണ് എന്ന് പറഞ്ഞിട്ടാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ അൽ ഉസൂലു സലാസയിൽ 3 അസലുകൾ പഠിപ്പിക്കുന്നതിന് ശേഷം അദ്ദേഹം ഇവിടെ എടുത്തുകൊടുത്തിരിക്കുകയാണ്. പിന്നെ അദ്ദേഹം ഒരു ആയത്ത് കൊടുത്തു, ഒമ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് അള്ളാഹു വഴി കാണിച്ച്. തഖ്വണ്ടോ ഈ ഇൽമാക്കുന്ന കാര്യങ്ങളൊക്കെ ഇൽമ വരുന്ന കാര്യങ്ങളൊക്കെ അമലാക്കാൻ അള്ളാഹു വഴി തരും. പഠിക്കുന്നതൊക്കെ ഞാനെങ്ങനെ പ്രാവർത്തികമാക്കുമെന്ന് ചിന്തിക്കേണ്ട. തഖ്വയുണ്ടോ, നമ്മുടെ ഇൽമ എങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത്, അള്ളാഹു എന്ത് ചെയ്യും, അതിലേക്ക് വഴി തുറന്നിരുന്നു. സൂറത്തു തലാഖ് 2 ആയത്. അൽ മുഅവ്വിഖു ത്താസിഉ 9 തടസ്സം, നമ്മുടെ ഇൽമ പാഴായി പോവുകയോ ഇൽമിലേക്ക് എത്താൻ കഴിയാതെ പോവുകയോ ചെയ്യുന്ന 9 അൽ മുഅവ്വിഖു ത്താസിഉ അൽ യഅ്സു, അൽ യഅ്സു അലിഫിട്ട് അതിന് മുകളിൽ ഹംസത്ത് ചെയ്ത് അൽ യഅ്സു, വഹ്തിഖാറു ദാത്ത്, രണ്ടും ഒന്ന് തന്നെയാണ്. യഅ്സു എന്ന് മാത്രം എഴുതിയാലും മതി. അൽ യഅ്സു, യഅ്സു എന്ന് പറഞ്ഞാൽ നിരാശ. ഇഹ്തിഖാറു ദാത്തന, അവനവൻ ഇടിച്ചു താഴ്ത്ത. ഞാനിതിനൊന്നും പറ്റൂല, പഠിക്കാനും പറ്റൂല, പകർത്താനും പറ്റൂല, ഈ മക്കൾ വരാണെങ്കിൽ വരട്ടാൻ അറിയില്ല. ഇഹ്തിഖാർ നിസ്സാരമാക്കുക, ഇഹ്തിഖാറു ദാത്ത് സ്വന്തത്തെ ചെറുതാക്കുക, അവനവനത്തിന് എന്ത് ചെയ്യുക, താഴ്ത്ത. അലിഫ് ഇട്ടിട്ട് അതിന് മുകളിൽ ഹംസ ഇടുക, യഅ്സ്. അതിന് സുക്കൂൻ ഇടുക, യഅ്സ്. അതിനെ ഫേള് പറയുമ്പോൾ യഅ്സ് ആണെന്നാ പറയാ, കസ്രട്ടിട്ടാ പറയാ. അതിന്റെ മസ്തർ യഅ്സ് ആണ്, ഹംസന് മുകളിൽ സുക്കൂൻ. അതിന് ഞാൻ അലിഫ് ഇടണമെന്ന് പ്രത്യേകം പറഞ്ഞു. നിങ്ങൾ യാട്ട് എഴുതിയാൽ ഈ കസർ കൊടുത്ത് വായിക്കും. അൽ യഅ്സു വഹ്തിഖാറു ദാത്ത്, സ്വന്തത്തെ എന്ത് ചെയ്യുക, ഇടിച്ചത്. ഒരാൾക്കാർ അങ്ങനെയാണ്, അവന് പ്രശസ്തി മോഹമൊന്നുമല്ല, അവനെ പറ്റി എന്താണ് മതിപ്പില്ല, ഞാൻ ശരിയാവില്ല, എനിക്ക് ശരിയാവില്ല, അങ്ങനെ ബാക്കോട്ട് നിൽക്കുക. അങ്ങനത്തെ ആൾക്ക് ഇൽമ ഇടാൻ കഴിയില്ല. ഒരു കാലത്തെ ആൾക്ക് എന്തേ പറ്റൂല, ഞാനിതിന് പറ്റൂല എന്ന് തീരുമാനിച്ചാൽ ഇൽമ ഇടാൻ പറ്റും. ഇവിടെ ഇരിക്കുന്നവരോട് നിങ്ങളുടെ നിലപാടാണെങ്കിൽ ഭൂരിപക്ഷം ആൾക്കാരും അങ്ങനെ ആയിരിക്കും, ഞാനിതിന് പറ്റൂല. ആ നീയത്ത് മാറ്റിയിട്ടാണ് നമ്മളൊന്ന് ഇവിടുന്ന് പോകണം. വിശാലം എല്ലാവരും ഒന്ന് മനസ്സിലാക്കിക്കോളൂ. ഇദ്ദേഹം പറയാ, ഷെയ്ഖ് സദ്ഹാൻ പറയാണ്, പഠിക്കുന്നവരെ, ഞാനാകട്ടെ നിങ്ങളാകട്ടെ, ഇനിപ്പോട്ടെ ഷെയ്ഖുൽ ഇസ്ലാം ആകട്ടെ, വേണ്ട അതിന്റെ മുകളിൽ ബുഖാരിയോ ഇബ്നു ഹജർ അസ്ഖലാനിയോ ആലിമുകളാകട്ടെ, ആരാണെങ്കിലും ഒരു കാര്യം സത്യമാണ്. എന്ത്? വല്ലാഹു അഖ്റജക്കും മിൻ ബുതൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ, ഒന്നും അറിയാതെ അവരൊക്കെ ഇവിടെ വന്നത്, നിങ്ങൾക്ക് മാത്രമായിട്ടല്ല അറിയില്ലാത്ത അവസ്ഥ ഉണ്ടായത്. അത് ബുഖാരിക്കും അറിയില്ലായിരുന്നു, മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ഇബ്നു ഹജറിനും അറിയില്ലായിരുന്നു. അവരൊന്നും ഒരറിവില്ലാതെ തന്നെയാണ് എന്ത് ചെയ്ത് ദുനിയാവിലേക്ക് വന്നത്. നമ്മൾ മാത്രമാണ് ഈ അറിവില്ലാത്തവർ എന്ത് ചെയ്യേണ്ട, അവരൊക്കെ പിന്നെ ഇത് ഉണ്ടാക്കിയെടുത്താണ്. അതാണ് വല്ലാഹു അഖ്റജക്കും മിമ്പുത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ വജഅല ലകും സമ്അ വൽ അബ്സാറ വൽ അഫ്ഇദ. കേൾവി, കേട്ടു പഠിക്കണം, കണ്ടു പഠിക്കണം, വായിച്ചു പഠിക്കണം, മനസ്സിലായില്ലേ? ചിന്തിക്കണം. വജഅല ലകും സമ്അ വൽ അബ്സാറ വൽ അഫ്ഇദ ലഅല്ലക്കും തസ്കുറുൻ, ശുക്ർ ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ ശുക്രില്ല, എനിക്ക് ഇൽമില്ല, എനിക്ക് ഇൽമുണ്ടാക്കാൻ കഴിയില്ല എന്ന് പറയരുത്. വലിയ വലിയ ആലിമങ്ങളും അല്ലാമമാരും വരെ ഇൽമില്ലാതെ തന്നെയാണ് എന്ത് ചെയ്തത്, ദുനിയാവിലേക്ക് വന്നത് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. സൂറത്തുൻ നഹലിലെ 78-ാമത്തെ ആയത്ത്. എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്? അമ്പിയാക്കളൊക്കെ, അമ്പിയാക്കൾ പോലും ഒരു ഇൽമില്ലാതെ കൊണ്ട് വന്ന്, അവർക്കൊക്കെ അവരൊക്കെ ഇൽമ എന്ത് ചെയ്തു. പിന്നെ സഹാബത്ത് ഇൽമിന്റെ പദവി നേടി. സഹാബികളൊക്കെ ഒരറിവില്ലാതെ തന്നെ ഉണ്ടായിരുന്നു, പിന്നെ അവർ ഇൽമിന്റെ പദവികൾ നേടിയെടുക്കാണ്. സഹാബികളെ കുറിച്ച് ഒരിക്കലും ഒരറിവില്ലാത്തവരെന്നോ മുറി അറിവുമായിട്ട് ദഅവത്തിന് പോയവരെന്നോ ഒന്നും പറയരുത്. അബൂദറുൽ ഖിഫാരി റളിയല്ലാഹു അടക്കമുള്ള സഹാബികൾ ആലിമുൽ അല്ലാമമാർ തന്നെയാണ്. അവർ റസൂലുള്ളാഹി സഹസിൽ സ്ഥിരമായിട്ട് ഇരുന്നില്ല എന്നുള്ളത് അവർക്ക് ഇൽമില്ല എന്നുള്ളതിന്റെ തെളിവായിട്ട് ആ രേഖയായിട്ട് ആരും ഉദ്ധരിക്കരുത്. റസൂലുള്ളാഹിന്റെ സഹസിൽ എത്താത്തവർക്ക് ഇൽമ എത്തിക്കാനുള്ള സംവിധാനം റസൂൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ നാട്ടിലും ദഅവത്ത് നടത്തുന്ന ആളുകൾക്ക് ഓരോ പുതിയ ഇൽമും അപ്പപ്പം എത്തിക്കാൻ കച്ചവടക്കാരൻ മുഖേന എഴുതി കൊടുത്തേക്കും, അക്ഷരജ്ഞാനുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ആളെ കൊണ്ട് പറഞ്ഞേക്കും. അതിന് റസൂലിന് ജോലിക്കാരുണ്ടായിരുന്നു. എന്തിന്? വ്യത്യസ്ത സഹസുകൾ സ്ഥലങ്ങളിൽ പോയി താമസിക്കുന്ന സ്വഹാബികൾ, ചിലർക്ക് മരണം വരെ പിന്നെ റസൂലുള്ളാഹി സമയത്ത് കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനത്തെ ആളുകൾക്ക് ഇൽമില്ല എന്ന് പറയുന്നത് ഓരോ ഇൽമും അതാത് സമയത്ത് നീട്ടിവെക്കാതെ, ഇന്ന് പഠിക്കുന്ന ആയത്ത് നാളെ അവർക്ക് എത്തുന്ന രൂപത്തിൽ, ഏറ്റവും അടുത്ത സമയത്ത് അവർക്ക് എത്തുന്ന രൂപത്തിൽ എന്ത് ചെയ്യും? ചിലപ്പം 10 ദിവസം 1 മാസമൊക്കെ എടുക്കും, എന്നാലും ഏറ്റവും അടുത്ത സമയം അവർക്ക് എത്തുന്ന രൂപത്തിൽ വൈകി വെക്കാതെ അവിടെ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? എത്തിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. വളരെ ദൂരമുള്ളവർക്ക് അത് കിട്ടാൻ വൈകി പോയിട്ടുണ്ടെന്നുള്ള ചോദിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു സ്വഹാബിയെക്കുറിച്ചും ഇത് ആലിമിലല്ലാമയായിട്ടാണ് ദഹവത്തിന് പോകാൻ ചോദിക്കരുത്. ആലിമിലല്ലാമയല്ലാത്തൊരു സ്വഹാബിയും ദഹവത്തിന് ഇറങ്ങിയിട്ടില്ല. അബൂബക്കർ സദീഖ് റളിയല്ലാഹു ഇസ്ലാമിലേക്ക് ആറാളെ കൊണ്ടുവന്നു. അതിന് അദ്ദേഹം ഇസ്ലാം മുഴുവൻ പഠിച്ചിരുന്നു വെച്ചാൽ അന്നത്തെ ഇസ്ലാം മുഴുവൻ അദ്ദേഹം പഠിച്ചിരുന്നു ഉത്തരം. ഇസ്ലാം മുഴുവൻ പഠിച്ചിട്ട് അദ്ദേഹം ക്ഷണിച്ചിട്ടുള്ളൂ, അന്നത്ര ഇസ്ലാം ഉള്ളൂ. പറഞ്ഞില്ലേ, ഒരിക്കലും സ്വഹാബികൾ പഠിക്കാതെ ദഅവത്തിന് പോയി എന്ന് പറയുന്ന തന്നെ ചരിത്രങ്ങളൊക്കെ നമ്മൾ പണ്ട് ഉദ്ധരിച്ചിട്ടുണ്ടാവാം. ഒരിക്കലും അത് ഉദ്ധരിക്കരുത്. സ്വഹാബികളുടെ യോഗ്യത അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ആണ് പറഞ്ഞത്. ഒന്നാമത്തെ യോഗ്യത പറഞ്ഞ എന്താണ്? അദ്ദേഹം പറഞ്ഞു, മൻകാന മുത്താസിയൻ ഫലിത്താസ ബി അസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആരെങ്കിലും പിൻപറ്റണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സ്വഹാബത്തിനെ തന്നെ അനുധാവനം ചെയ്യണം. എന്താ കാരണം? ഫഇന്നഹും കാനു അഅമഖ ഇൽമൻ വഅഖല്ലഹ തകല്ലുഫൻ. ആദ്യം പറഞ്ഞെന്താ? അവർ ആഴത്തിൽ അറിവുള്ളവരെന്ന്. സ്വഹാബത്തിന്റെ യോഗ്യത എന്താ? അഅമഖ ഇൽമൻ, അവർ ആഴത്തിൽ അറിവുള്ളവരാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സാധു സഹാബികളൊക്കെ വലിയ ആലിമികളാണെന്ന വിചാരം, ഇവർ വിചാരിച്ചിട്ട് ഈ സാധനമാര് പ്രസംഗിക്കൽ മാത്രം സഹാബികളെ പണിയുന്ന. സഹാബികളെ പണി പഠനം തന്നെ, മനസ്സിലായില്ലേ? അവർ കിട്ടിയില്ലെങ്കിൽ അവർക്ക് ആ ബേജാറുണ്ടാവും. ഇനി ഒരു സഹാബിക്ക് ഒരു ഇൽമു കിട്ടിയാൽ അത് കിട്ടാത്ത ഒരു സഹാബിക്ക് എത്തിച്ചു കൊടുത്തില്ലെങ്കിൽ ബേജാറ്. ഇപ്പൊ കണ്ട ഒരു സഹാബി അടുത്താലടുത്ത് പോയത് അയാളെക്കാളും താഴെ നിൽക്കുന്ന സഹാബിനെ എടുത്താ പോയത്. ജാബിറുബിന് അബ്ദുല്ലാഹിബിന് ജാബിറിനെക്കാളും താഴെയാണ് പ്രതിദാനം. അദ്ദേഹത്തെക്കാളും ചെറിയ ആളാണ്. അവിടേക്ക് ഒരു മാസം യാത്ര ചെയ്ത് പോയി എന്തിന് എലുമിന്. എന്നിട്ട് ഈ സഹാബികളെ പറ്റി നമ്മൾ പറയാം അവർ കിട്ടിയ അറിവായിട്ട് ദാഴ്വത്തിന് ഓടി, മനസ്സിലായില്ലേ? അങ്ങനെ പറയരുത്. അതുകൊണ്ട് തന്നെ കിട്ടിയ അറിവായിട്ടല്ല ദൈവത്തെ നടത്തേണ്ടത്, അറിവുമായിട്ടാണ് ദൈവത്തെ നടത്തേണ്ടത്. കിട്ടിയ അറിവല്ല, മുറിയ അറിവല്ല. പിന്നെ പലരും പറയും എനിക്ക് ഭയങ്കര മറവിയാണ്, എത്ര ക്ലാസ്സിലും ഞാൻ ഉസൂല് സലാസ് തന്നെ ഞാൻ മൂന്ന് ക്ലാസ് പോയി പഠിച്ചു, ഇപ്പോഴും എനിക്ക് ആ നാല് മസാല വെച്ചാൽ പിന്നെയും ബുക്ക് നോക്കണം എന്ന് പറയും ചില ആൾക്കാർ. എന്താണ് ഈ മറവിക്ക് പരിഹാരം? ഇമാം ബുഖാരിയോട് ചോദിച്ചു, മാ ദവാഉ നിസ്യാൻ, ഒരു ശിഷ്യം വന്ന് ചോദിക്കുക മറന്നു പോണു ഉസ്താദ്, മറക്കാതിരിക്കാൻ എന്താ പരിഹാരം? അദ്ദേഹം പറഞ്ഞു, മുദാവമത്തു നദരി ഫിൽ കുതുബ്, നീ പുസ്തകങ്ങളിലേക്ക് തന്നെ നോക്കിയിരിക്കുക, മറക്കൂല. നമ്മൾ പിന്നെയും പോകണം എന്നാ പറയുന്നത്, പിന്നെയും വായിക്കണം. ഞാൻ മറക്കുന്നു, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പുസ്തകത്തിട്ട് പോകരുത്. എന്ത് ചെയ്യണം? പിന്നെയും എന്ത് ചെയ്യണം? എടുത്ത് വായിക്കണം, പിന്നെയും വായിക്കണം. ആർക്ക് തന്നെ 60-ാം വയസ്സിലോ 70-ാം വയസ്സിലോ 80-ാം വയസ്സിലൊക്കെ സ്വഹാബികളൊന്ന് പഠിക്കണം. മറക്കുന്നതിന് പരിഹാരം പിന്നെയും വായിക്കാം, നോക്കുക, എഴുതിയൊക്കെ. അൽ മുഅവ്വിഖുൽ ആശിർ, പത്താമത്തെ തടസ്സം നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്, അത്തസ്വീഫ്. തസ്വീഫ് സീന് സീന് സൗഫ, നാളെ ആകട്ടെ. ശരിയാണ്, അടുത്ത ദൗറക്ക് ഞാൻ തുടങ്ങുമ്പോൾ തന്നെ വരും, കഴിഞ്ഞിട്ടേ പോവുള്ളൂ. ഇന്ന് ഞാൻ ഒരാളെ ഏൽപ്പിച്ചാണ്ട് പോകുന്നതാണ്, മനസ്സിലായില്ലേ? ആ തസ്വീഫ് എന്താണ്? നാളെ ആകട്ടെ. സൗഫ നീട്ടിവെക്കുക എന്നാണ് തഅഖീർ എന്നർത്ഥം. ഇതാണ് ഏറ്റവും വലിയ തടസ്സം. ഇത് ഇതിനെപ്പറ്റി സലഫുകൾ പറഞ്ഞത് അത്തസ്വീഫു മിൻ ജുനൂദി ഇബിലീസ്. ഇബിലീസിന്റെ ഏറ്റവും വലിയ പട്ടാളാണെന്ത്? ജനങ്ങളെ കൊണ്ട് അമലുകൾ നീട്ടിവെപ്പിക്കുക. അതിനാണ് ഇബിലീസിന്റെ ഏറ്റവും വലിയ പ്രവർത്തനം നടക്കുന്നത്. എന്താണ് അമൽ ചെയ്യേണ്ടതല്ല വരെ, നമ്മൾ ചെയ്യണം നിർബന്ധം. നിങ്ങളല്ല വേറെ ചെയ്യാനുള്ളത് ഇന്നും വേണ്ട. ഇവരത് ചെയ്യുന്നതിന് മുമ്പ് മരിച്ചിട്ടുണ്ടാവും. വലിയ വലിയ കാര്യങ്ങളൊക്കെ ചിന്തിക്കും, പ്ലാൻ ചെയ്യും അള്ളാഹന്റെ മാർഗത്തിൽ. ഇബിലീസ് ആണെങ്കിലോ അതിനെ കൂടുതൽ നന്നായി ചെയ്യണം. ഇപ്പൊ ചെയ്താൽ എത്ര ചെയ്യാൻ പറ്റുള്ളൂ? എനിക്ക് 100 രൂപ ചെലവാക്കാൻ പറ്റുള്ളൂ. കുറച്ചും കൂടി കൂട്ടിവെച്ചാൽ എനിക്ക് നാളെ 1000 രൂപ എന്ത് ചെയ്യാം? ചെയ്യാന്ന് പറയും. എന്നിട്ട് ഇന്ന് ചെയ്യാൻ സമയക്കൂല. ഇബിലീസിന്റെ പണിയാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു, ഇന്നൽ മുന റഅ്സു അംവാലിൽ മഫാലീസ്, മുഫ്ലിസുകളുടെ മൂലധനം തന്നെ മോഹമാണ്. കർമ്മങ്ങൾ പാഴാക്കുന്ന മുഫ്ലിസുകളുണ്ടല്ലോ, മുഫ്ലിസ് പാപ്പർ, പാപ്പരുടെ മൂലധനം എന്താണ്? മോഹം. പരലോകത്തെത്തുമ്പോൾ ഒന്നില്ലാത്ത ആൾക്കാരില്ലേ, അവരുടെ റഹസ്യമാലെന്താണ്? വ്യാമോഹം. അതാണ് കൂതി പറയല്ലാറ്. അതാണ് ഹസൻ ബസ്രി പറഞ്ഞത്, പിന്നെ ലൈസൽ ഈമാന് ബിത്തഹല്ലി വല ബിത്തമന്നി, വേഷഭൂഷകളും വ്യാമോഹങ്ങളും അല്ല ഈമാൻ, ഹാവഭാവങ്ങളും പൂതി വർച്ചൽ. എന്റെ നാട്ടിലൊരു പള്ളി ഉണ്ടാക്കണമെന്ന് എനിക്കുണ്ട് ഇൻഷാല്ല, വർഷം തോഫീക്ക് കരട്ടെ. പള്ളി ഉണ്ടാക്കാൻ അത്രയും പറഞ്ഞൊക്കൊന്നും വേണ്ട, അവനാണ്ട് ഒരുങ്ങിയാൽ മതി. വലിയ പള്ളിയൊന്നും ഉണ്ടാക്കണ്ടല്ലോ. കുരുവി കൂടുന്ന എത്ര പള്ളികൾ എന്ത് ചെയ്യണം? ഉണ്ടാക്കണം. ഈ ബിദഅത്തിന്റെയും ശിർക്കിന്റെയും കുഫറിന്റെയും പള്ളിയിലൊക്കെ പോയി നിസ്കരിക്കുന്നതിനേക്കാളും നല്ലത്, മനസ്സിലായില്ലേ? സ്വഹാബികള് വരുന്നിടത്ത് പുതിയ വിശ്വാസത്തിലേക്ക് വന്ന ചില ആളുകൾ ബിദഅത്തിന്റെ അമല് ചെയ്തു. സുബൈനുമ്പ് ദിക്റിലി കൂട്ടമായിട്ടിരുന്നിട്ട് ആ പള്ളി പൊളിച്ച് വേറെ പള്ളി ഉണ്ടാക്കിയിട്ട് പിന്നെ ഞാൻ അവിടെ നിസ്കരിച്ചതെന്ന് കാണാൻ സാധിക്കും. അപ്പൊ എന്താ അർത്ഥം? അത്ര വരെ അവർ ചോദിച്ചു. അപ്പൊ പള്ളി പൊളിക്കാനുണ്ടാക്കാനൊക്കെ പ്രയാസമല്ല നമുക്കോ? നമ്മൾ അള്ള പറഞ്ഞ പള്ളിയെല്ലാം ഉണ്ടാക്കി പള്ളി നമുക്ക് പൊളിക്കാനും പറ്റൂല, പുതിയ പള്ളി ഉണ്ടാക്കാനും പറ്റൂല. ഒരു നാട്ടിൽ 3-4 ജമാഅത്ത് നടക്കൽ നിർബന്ധമല്ലേ? ഇല്ലെങ്കിലോ ഇസ്തഹബത ലഹും ഷൈത്താൻ, ഷൈത്താൻ അവരെ കീഴടക്കുന്ന ഒരു ഒരു എത്ര സ്ഥലം വേണം 4-5 നിസ്കരിക്കാൻ? അത്രയും സ്ഥലങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. നമുക്ക് ഈ കുബൂരികളെ പള്ളിയിൽ നിസ്കാരമൊക്കെ എന്ത് ചെയ്യാം? ഒഴിവാക്കാം. പറഞ്ഞു മനസ്സിലായില്ലേ? ഒരു 4-5 ആളുകളോടത്ത് നിസ്കരിക്കാനുള്ള ഒരു സൗകര്യം വേണ്ടതുള്ളൂ. അത്രയെങ്കിലും നമ്മൾ എന്ത് ചെയ്യാൻ ഉണ്ടാക്കണം. അതുപോലും ഞാൻ മോഹമായിട്ട് കൊണ്ടിടക്കരുതെന്ന് പറയുന്നത്, വളരെ ചെറുതായി ചെയ്യാവുന്ന കാര്യങ്ങൾ പോലും ചെയ്യരുത്. പഠിക്കണം, എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അതായത് കുറെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞതെല്ലാം പരിഹരിച്ചിട്ടാണ് ഇൻഷാ അള്ളാഹ് ഇൽമിലേക്കൊന്ന് ഇറങ്ങാൻ. എന്ന് ഞാനും പറയരുത്, നിങ്ങളും പറയരുത്. ഇന്നൽ മുന റഅസു അംവാൽ മഫാ, അത് മുഫ്ലിസിന്റെ മൂലധനാണെന്ത്? പൂതി വർച്ച. ഞങ്ങളാട്ട് പൂതി വർച്ചെന്ന് അറിയാം, നിങ്ങൾ തന്നെ പറയണമെന്ന് എനിക്കറിയില്ല. കോഴിക്കോട്ടുള്ള ഒരു വാക്കാണെന്ത്? പൂതി പറയാമെന്നറിയും. നാളെ ആവാം അത് ചെയ്യണം എന്ന് പറയും. വലിയ ചെയ്യുന്ന ആളാണെന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കുക എന്നല്ലാതെ വേറെ ഒരു അജണ്ട ആയിട്ടില്ല. ആ മിസ്കീൻ അറിയില്ല എന്ത്, അയാളുടെ ആയുസ് അതിന് മുമ്പ് തന്നെ തീരാനുള്ളതാണ്. നാളെ ചെയ്യാന്ന് പറയുന്ന ആൾക്ക് അറിയില്ല എന്ത്, അയാളുടെ ആയുസ് അയാളെ കസ്റ്റഡിയിലല്ല എന്നുള്ള വിവരം അറിയണ്ടേ? എന്റെ ആയുസ് എന്റെ അടുത്തുണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ നാളേക്ക് മാറ്റി വെക്കുന്നു. ആ വിഷയത്തിൽ ഒരുപാട് വാചകങ്ങളുണ്ട്. അബൂ ഇസ്ഹാർ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട്, ഒരാളോട് ചോദിച്ചു, മിൻ അബ്ദുൽ ഖൈസ്, അബ്ദുൽ ഖൈസിൽപ്പെട്ട ഒരാളോട് ചോദിച്ചു, ഔസിന് ഞങ്ങൾക്കൊരു വസീയത്തിന് വന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇഹദറു സൗഫ, നിങ്ങൾ സൗഫ എന്ന് പറയാതിരുന്നാൽ മതി. എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ ഞാൻ നാളെ അത് ചെയ്യും എന്ന് പറയാതിരിക്കുക. എന്നാൽ തന്നെ ഒരു വസീയത്ത് ചോദിച്ചപ്പോൾ കൊടുത്താണ് ഷെയ്ഖ്, മനസ്സിലായില്ലേ? ഹസൻ ബസരി പറഞ്ഞു, ഇയാക്ക തസ്വീഫ്, നീട്ടിവെക്കുന്നതിനെ സൂക്ഷിക്കണം. ഫൈനക്കാബി യൗമിക്ക, നിനക്ക് ഇന്നത്തെ ഈ ദിവസമുണ്ട്. വലസ്ത വിഗതിക്ക, നാളെ നിന്റെതല്ല, നിന്റെ നാളെ ഇല്ല, നിന്റെ ഇന്ന് മാത്രമേ ഉള്ളൂ. ഫൈൻ യക്കുൻ ഗദൻ ലക്ക, നാളെ നീ ഉണ്ടെങ്കിൽ ഫക്കുൻ ഫി ഗദൻ കമാ കുൻത ഫി യൗം, നിനക്ക് നാളത്തെ കാര്യം തന്നെ ചെയ്യാനുണ്ട് എന്ന് ചെയ്ത പോലെ. ഇനി നാളെ ഉണ്ടെങ്കിലും ഞാൻ നാളെ ചെയ്യാനാണ്, നാളത്തെ കാര്യം അപ്പം നീ എപ്പോ ചെയ്യും? അല്ല, ഓരോ സമയം തന്നെ ആ സമയത്ത് പ്രവർത്തിക്കാനാണ്. നമ്മുടെ വിശ്രമം പോലും മറുപടി വരണം, വേണ്ടേ? വിശ്രമം പോലും അള്ളാഹുവിന്റെ അടുത്ത് മറുപടി വരണ്ടേ? അതിന് ഇബാദത്ത് തന്നെ ഇരുന്നാ പോരാ, മറുപടി പറയണം, മനസ്സിലായില്ലേ? അപ്പൊ എന്താ സംഗതി? അപ്പം ഇന്നത്തെ കാര്യം നാളത്തേക്ക് വെച്ചാൽ നാളത്തെ കാര്യങ്ങൾ എപ്പോഴേക്ക് വെക്കുന്നു വെച്ച്? നാളെ നാളത്തെ കാര്യം ചെയ്യണ്ടേ? ഇന്നത്തെ സുബൈ നാളെ സംസ്കരിച്ചാണ്, നാളെ സുബൈ സംസ്കരിക്കും. അപ്പൊ ഓരോന്നും ഫർള് മാത്രമല്ല മറ്റു കാര്യങ്ങളും. വൈലം യക്കുൻ ലക്ക ഖദുൻ, നാളെ ഇല്ലെങ്കിലും തന്തം അലാമ ഫറത്ത ഫിലിയു, ഇന്നത്തെ ദിവസം പാഴാക്കിയതിൽ ഖേദിക്കേണ്ടി വരും. നാളെ വന്നിട്ടില്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഇന്നൊരവസരം കിട്ടി, അത് പാഴാക്കിയതിന് നാളത്തെ ദിവസം അടുത്തതിൽ ഞാൻ ഉണ്ടാകുന്ന, അടുത്തതിൽ നീ ജീവിച്ചിരിക്കാതിരുന്നാൽ ഇന്നത്തെ അവസരം പാഴാക്കി കളഞ്ഞാൽ നീ ഖേദിക്കേണ്ടി വരും എന്നാണ് ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. സമാനമായ സമയത്തിന്റെ സൗകര്യം പ്രാധാന്യം ബോധ്യപ്പെടുന്ന എത്രയോ വാചകങ്ങളുണ്ട്, ഞാനെല്ലാം കൂടി വായിക്കുന്നില്ല. അത് തന്നൊരു വിഷയമായിട്ട് പഠിക്കാൻ മാത്രമുള്ള കാര്യങ്ങൾ ആ പിന്നെ വന്നിട്ടുണ്ട്, മനസ്സിലായില്ലേ? ഇവിടെ കുറെ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്, സമയം മുതലാക്കാൻ വേണ്ടി ഓരോരുത്തർ കാണിച്ച താല്പര്യം. ഒരു മനഃപൂർവ്വം ചെയ്തതല്ല, ശിഷ്യന്മാർ കണ്ടെത്തി രേഖപ്പെടുത്തിയ ഒരുപാട് കാര്യങ്ങൾ, മനസ്സിലായില്ലേ? നമ്മൾ ഈ തെബ്ലിഗാർ എഴുതിയ ഈ കാലകീല മാത്രമേ കണ്ടിട്ടുള്ളൂ. സ്വഹീഹായ റിപ്പോർട്ട് ഒരുപാടുണ്ട് അല്ലേ? യാത്ര പോകുമ്പോഴും ജോലി ചെയ്യുമ്പോഴൊക്കെ ദിക്ര ചെയ്തുകൊടുക്കാം. ക്ലാസ് എടുക്കുമ്പോൾ ദിക്രയില്ല, അത് കഴിഞ്ഞ് വെള്ളം കുടിച്ചാലേ കുറച്ച് വിശ്രമിച്ചാൽ നേരത്തൊക്കെ ദിക്രയില്ല. ആളുകൾ ദിക്രയില്ല സമയങ്ങൾ സമയം മുതലാക്കാണ്. നമ്മൾ വണ്ടി വാഹനത്തിൽ പോകുമ്പോഴൊക്കെ നമുക്ക് എന്ത് നമുക്ക് വൈകുന്നേരത്തിൽ അവിടെ ദിക്രകളൊക്കെ നമ്മൾ യാത്രയിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? യാത്ര കഴിഞ്ഞിട്ട് പോയിരുന്നൊരു ദിക്രകളിട്ട് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയൊക്കെ പണ്ഡിതന്മാർ ചെയ്തിട്ട് ഒരുപാട് ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇഷ്ടം പോലെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഇമാം അഹമ്മദിനെ കുറിച്ച് പറയാം, വല്ലാഹി മാ റഅയ്തുഹു ഇല്ലാ മുബ്തസിമൻ ഔ ഖാരിയൻ ഔ മുതാലിയൻ, അല്ല, ഇമാം അഹമ്മദിന്റെ മകനെ കുറിച്ച്, അബ്ദുല്ലാഹിബിൻ അഹമ്മദിനെ കുറിച്ച് പിന്നെ ചില ആളുകൾ പറഞ്ഞിരിക്കുകയാണ്, അദ്ദേഹം ഒന്നുകിൽ പുഞ്ചിരിക്കും, കാരണം പുഞ്ചിരിക്കുന്നതിന് കൂലിട്ടു. ഏത് സമയത്ത് എന്തായിരിക്കും അദ്ദേഹം പുഞ്ചിരിലായിരിക്കും, അല്ലെങ്കിൽ അയാൾ വായിക്കും, അല്ലെങ്കിൽ മുത്താല നടത്തും, പഠിക്കും. ഇങ്ങനെ അല്ലാതെ എന്ത് ചെയ്യാറില്ല, അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ഏത് സമയത്തും അവർക്ക് സമയത്തിന്റെ വില അല്ലാണ് അറിയാം, മനസ്സിലായില്ലേ? ഖത്തീബുൽ ബഗ്ദാദിയെ കുറിച്ച് പറയാണ് ഒരു ഷെയ്ഖ്, മാ റഅയ്തുൽ ഖത്തീബ, അദ്ദേഹത്തിന്റെ ശിഷ്യൻ പറയാണ്, ഇല്ലാ വഫി യദിഹി കിതാബുൻ യുതാലി, എവിടെ യാത്രയിലാണെങ്കിലും ഒരു കിതാബ് കയ്യിലില്ലാതെ ഞാൻ കണ്ടിട്ടില്ല. ഏത്, ഈ വീക്കിലി എന്തെങ്കിലും മജല്ലകൾ കൈപിടിച്ചിട്ട് ആസ്വദിക്കാൻ വേണ്ടി കൊണ്ടുനടക്കണം എന്നല്ലാറുണ്ട്. പഠിക്കേണ്ട ഒരു പുസ്തകം ഒരു ലെവലെങ്കിലും വെക്കാതെ വണ്ടി കയറരുത്. ഇരുന്നിട്ട് എന്ത് ചെയ്യാം? അങ്ങനെ അല്ലാതെ ഞാൻ ഖത്തീബുൽ ബഗ്ദാദി എന്ത് ചെയ്തിട്ടില്ല, ഒരു പുസ്തകം അല്ലാതെ യാത്ര ചെയ്യുന്ന കണ്ടിട്ടേ ഇല്ല. ഏത് സമയത്തും അദ്ദേഹം വായിക്കുന്ന ഒരു പുസ്തകം കൂടെ ഉണ്ടാവും. ഹസൻ ബസൈഡിന്റെ വേറെ റിപ്പോർട്ട്, യബന ആദം ഇന്നമാൻ തയ്യാം, മനുഷ്യ നീ എന്ന് പറഞ്ഞാൽ തന്നെ ദിവസമാണ്. കുല്ലമാ ദഹബ, ഓരോ ദിവസം പോയി എന്ന് പറഞ്ഞാൽ യോമൻ ദഹബ ബാദുക്ക, നീ പോയി എന്നതിന്റെ അർത്ഥം. നിന്റെ ഓരോ കഷ്ടം അങ്ങനെ പോവാണ്. നമ്മൾ പോകുമ്പോൾ നമ്മളൊരു കഷ്ടം തന്നെയാണ് ചെയ്യുന്നത്, പോകുന്നത്. നീ ഉണ്ടാണെ ദിവസം വേണം, നീ എന്ന് പറഞ്ഞാൽ കാലമാണ്, നീ എന്ന് പറഞ്ഞാൽ ദിവസമാണ് എന്നാർ പറഞ്ഞു? ഹസൻ ബസൈഡാണ് പറയാറുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരുപാട് വരികൾ ഒരുപാടെണ്ണം സമയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആശയം മനസ്സിലായല്ലോ. ഇപ്പൊ സമയം പാഴാക്കുക, നാളത്തേക്ക് നീട്ടിവെക്കുക എന്നുള്ളതാണെന്ത്? പിന്നെ നീട്ടിവെക്കുക എന്നുള്ളതാണ് ഈ തടസ്സങ്ങൾ. പത്ത് പ്രധാനപ്പെട്ട തടസ്സങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഓരോന്ന് പറയും. ഒന്നെന്തായിരുന്നു? ഫസാദ് നീയ, മോശ നീയത്ത്. രണ്ടാമത്തെ എന്താ? പ്രകടനപരതയോടുള്ള ഇഷ്ടം, ഷുഹറത്ത്, പ്രസിദ്ധി മോഹം. മൂന്നാമത്തെ, ഇൽമിന്റെ സദസ്സുകൾ പാഴാക്കുക. അ തഫ്രീത്തു ഫീ ഹൽഖാത്തിൽ പാഴാക്കുക. പിന്നെ അടുത്ത്, അ തദറു ബികസ്രത്ത് അഷ, ജോലി തിരക്ക്, നേരല്ല പഠിക്കാൻ, നേരല്ലാത്ത അവസ്ഥ, ബിസി. അടുത്തത് ഫിസ്ഹർ അല്ലേ, ചെറുപ്പകാലത്ത് ഇൽമ് പാഴാക്കുക എന്നുള്ളത് ഒരു കാരണമാണ്. അടുത്തെന്താ? അൽ അസൂഫാണ് തലബിൽ ഇൽമ്, ഇൽമിൽ നിന്ന് ആസ്വാദനം മാത്രം എടുക്കുക, അതിലെന്തില്ല, സത്യം എടുക്കാതിരിക്കുക. മറ്റൊന്നെന്താ? തസ്കിയത്തു നഫ്സാന, ആത്മനമസ്കരണം അർത്ഥം പറയരുത്, ആത്മപ്രശംസ, അവനവനെ നന്നാക്കി പറയാം. നമ്മൾ സാധാരണ തസ്കിയത്തു നഫ്സ് തിരിച്ചാൽ അവർ ഉപയോഗിക്കരുത്, അതിന് തർബിയത്ത് ഉപയോഗിച്ചാൽ മതി, അതിന് തസ്കിയത്ത് മാത്രം ഉപയോഗിച്ചാൽ മതി, നഫ്സിലേക്ക് ചേർത്ത് വരണം. അത്തസ്കിയ അജമുൽ അമലി ബിൽ ഇൽമി, ഇൽമിനനുസരിച്ച് അമലി ചെയ്യാതിരിക്കുക. പിന്നെന്താ? അൽ യഅ്സു വൽ ഇഹ്തിഖാർ അല്ലെ, വഹ്തിഖാറു ദാത്ത്, വഹ്തിഖാറു ദാത്ത്, തന്നെ തന്നെ ഇടിച്ചു താഴ്ത്തുക, ഞാൻ പോരാന്ന് നിരാശ. അടുത്തെന്താ? അ തസ്വീഫ്, അതാണ് പത്താമത്. നീട്ടിവെക്കുക കഴിഞ്ഞു. ഇനി ഇദ്ദേഹം ഈ പത്ത് തലക്കെട്ടിട്ട് ഈ വിഷയം തൽക്കാലം എന്ത് ചെയ്തു, ഇവിടെ പൂർത്തിയാക്കി. പിന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സിയാറത്തുകളുണ്ട്, ടൂർ സന്ദർശനങ്ങൾ, കുടുംബ സന്ദർശനങ്ങൾ. യാത്ര അദ്ദേഹം പറഞ്ഞു പാടില്ല എന്ന് പറയുന്നില്ല, പ്രത്യേകിച്ച് നിങ്ങൾ ബന്ധുക്കളെയും സുഹൃത്തുക്കളൊക്കെ നിങ്ങൾ സന്ദർശിക്കുക, കാണുക, കൂടിയിരിക്കുക. ഇദ്ദേഹം മീറ്റിങ്ങുകളാണ് കൂടുതൽ കളിയാക്കിയത്. നമ്മളെന്തെങ്കിലും കാര്യം കൂടി ആലോചിക്കുക എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഒരുമിച്ചിരിക്കും. അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്, എന്നിട്ട് ആ മീറ്റിംഗ് പോയാൽ ഗുണമുണ്ടെന്നൊക്കെ ഞാൻ പറയുന്നു. അദ്ദേഹം പറഞ്ഞു എല്ലാ ഗുണമുണ്ടെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹി ഒരു വാചകം കൊടുത്തുകൊണ്ട്, അൽ ഇജ്തിമാഉ ബിൽ ഇഖ്വാനി ഖിസ്മാനി, ഒരേ ആദർശമുള്ള ആൾക്കാർ ഒരേ അവർ രണ്ട് തരമുണ്ട്. അവർ അഹദുഹുമ ഇജ്തിമാഉ മുആനസ് തബഈ വശുഗലിൽ വഖ്തി വഹാദ, അവരെ സംബന്ധിച്ച് മദറത്തുഹു അർജഹു മിൻ മൻഫഅതി, അവരിങ്ങനെ ഇടക്കിടക്ക് ഒരുമിച്ചിരിക്കും. നമ്മളൊരു പാർട്ടിയല്ലേ, ഒരു ലക്ഷ്യമുള്ള ആൾക്കാരല്ലേ, പക്ഷെ അതിൽ മൻഫഅത്തിനേക്കാൾ കൂടുതൽ മദറത്തുണ്ട്. എന്താ പറയുക, അഖല്ലു മാഫിഹി അന്നു യുഫ്സിദുൽ ഖൽബ വയുദീഉൽ വഖ്ത, ഒന്ന് കുറെ സമയം പാഴാക്കും, കുറെ ഏഷണി പരദൂഷണമായിട്ട് അവന്റെ കൽബിനെ അവൻ ഫസാദാക്കും. അപ്പൊ ഒരുമിച്ചിരിക്കുമ്പോൾ പ്രത്യേകിച്ച് മീറ്റിംഗ്, ഇൽമ ലക്ഷ്യം വെക്കാതെ വേറെ എന്തിനു കൂടിയാലും പെട്ടെന്ന് പിരിയണം. ആവശ്യം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, പിരിയണം. ഇല്ലെങ്കിൽ പിന്നെ തുടങ്ങും, എന്ത്, അയാൾ അവിടെ നിന്ന് തുടങ്ങിയിട്ട് തിരുവനന്തപുരത്ത് നിന്നിട്ട് കാസർഗോഡ് വരെയുള്ള ആൾക്കാരെ നമുക്ക് നിരൂപണം നടത്താനുള്ളത്. എന്താണ് അതിന്റെ ഫായിദ? വേണ്ടത്ര കാഴ്ചപ്പാടില്ലാത്തൊരു മോശമായതിനെ പറ്റി പറയുന്നൊക്കെ ഹക്കായിരിക്കും, പക്ഷെ അതൊക്കെ ദൈവത്തല്ലേ. അത് പരിഹരിക്കാനുള്ള വഴി നോക്കി അത് നടപ്പാക്കാന്നല്ലാതെ ഇരുന്നാൽ ഇബ്ലീസ് അങ്ങോട്ട് കൊണ്ടുപോകും, നാലാൾ ഒരുമിച്ചിരുന്നാൽ ഗൈബത്ത് നമീമത്തിലേക്ക് കൊണ്ടുപോകും. ഷെഹു സാഹിബ് ഇബ്നു ഖയ്യിം പറയാണ്, ഇൽമിനല്ലാതെ നിങ്ങൾ ദയവേ നിങ്ങൾ സുഹൃത്തുക്കളെ നേർക്ക് അധിക സമയം തരുത് ഇരിക്കരുത്. മനസ്സിലായല്ലേ? വലാക്കിൻ ഫീ തലാസു ആഫാത്ത്, അതിൽ മൂന്ന് ആപത്തുകളാണ് അദ്ദേഹം എണ്ണിക്കണ്ടിട്ടുള്ളത്. ഒന്ന്, തസയ്യുനു ബാദുഹു ലിബാദ്, പരസ്പരം മെച്ചപ്പെടുത്തി പറയും. ഒരുമിച്ച് സുഹൃത്തുക്കൾ ഇരിക്കുന്ന നേരത്തെ നീ കൊള്ളാം നീ കൊള്ളാം, അതിനൊരു സൗഹൃദം പുതുക്കാൻ അങ്ങനെയാണ്, മറ്റുള്ളവരെ മെച്ചപ്പെടുത്തി പറയും. ഇത് മറ്റുള്ളവനും മനസ്സിൽ വേണ്ടാത്ത ചിന്ത ഉണ്ടാക്കും. അതേപോലെ വൽ കലാമോ വൽ ഹൽത്തത്തു അക്സമിനാജ, ആവശ്യമില്ലാത്ത വർത്താനം കൂടുതൽ പറയും. വാൻ യസീറ ദാലിക്ക ഷെഹുവത്തും വാദത്തിന്റെ എൻകത്തെ ബിഹാനിൽ മക്സൂദ്, ലക്ഷ്യത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടുപോകാനുള്ള ചില താല്പര്യങ്ങൾ അവനെ പിടികൂടും. ലക്ഷ്യമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്, കൂടിയിരിക്കുമ്പോൾ ഒരു നല്ല കാര്യം ആലോചിച്ചിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മളൊരു ദൗറയെ പറ്റി ആലോചിക്കാനായിരിക്കും ഇരിക്കുന്നത്. അത് അവസാനം തീരുമാനിക്കാതെ വരേണ്ടി വരും. വേറെയുള്ള വിഷയമൊക്കെ കയറിയിട്ട് ഇതിനിപ്പോ ബസ് പോകാൻ നേരമായി, ട്രെയിൻ ടൈം, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത കൂടലിൽ പറയാം എന്ന് ആ ജാതി കൂടുതൽ കൂടരുത്. അത് നമ്മൾ യഥാർത്ഥ എളിമിനെ തടസ്സപ്പെടുത്തും. കൂടിയിരിക്കുന്നത് നല്ലത് തന്നെ എന്ന് പറഞ്ഞിട്ടാ പറയുന്നത്, നിങ്ങൾ കൂടുന്നത് നല്ലത് തന്നെ. അപ്പൊ ഇത് ഇന്നത്തെ സംഭവം എന്നല്ല, പണ്ടും ഈ പ്രശ്നങ്ങളൊക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ട്, അഭിമുഖീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് പിന്നെയും നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഇൽമിന് രണ്ടാം സ്ഥാനം കൊടുത്ത് ഇൽമ ഒരുക്കാൻ വേണ്ടി ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് അത് കാണരുത്. ഇൽമിന് നിങ്ങൾ ഒന്നാം സ്ഥാനം കൊടുത്ത് ഒരിക്കലും അതിന്റെ ഭാഗമായിട്ട് ഇങ്ങ് വന്നോളും, അതൊരു വലിയ അജണ്ട ആയിട്ട് കൊണ്ടിടക്കണ്ട. ഒരിക്കലിന് പ്രാധാന്യം കൊടുത്താലോ ഇൽമ നടക്കൂല, ഒരുങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഇന്ന് ഇവിടെ അവരെ പറ്റൂല എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഞാൻ നിർത്താം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.